നമ്മുടെ ബൈബിൾ സ്റ്റഡിയുടെ എട്ടാം ദിനത്തിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. എട്ടാം ദിനത്തിൽ ദൈവം നമ്മെ ഐശ്വര്യമായി അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥനയോടെ വചന പഠനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈ ദിവസങ്ങളിൽ ദൈവം നമ്മൾ ചെയ്യാനുള്ള ഫോർമേഷൻ എല്ലാം ദൈവം ചെയ്യേണ്ടതിനായി വളരെ ആർത്തിയോടെ പ്രാർത്ഥിക്കുകയും കർത്താവിന് സന്നദ്ധിയിൽ സമർപ്പണ ഹൃദയത്തോടെ ആയിരിക്കുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ എന്ന വിശേഷം ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും വന്നു ചേർന്നു. ഒരിക്കലും ഒരു മനുഷ്യൻ ഇങ്ങനെ റോഡിൽ നടന്നു പോവുകയായിരുന്നു. റോഡ് ഇങ്ങനെ നടന്നു പോകുമ്പോൾ അദ്ദേഹത്തെ നമുക്ക് തോമസ് എന്ന് വിളിക്കാം. അപ്പോൾ ആ റോഡ് സൈഡിലുള്ള വീട്ടിൽ ചാക്കോ എന്ന് പറയുന്ന ഒരാൾ ഇങ്ങനെ ഇരിക്കുക, പരിചയക്കാരൻ. അപ്പം അദ്ദേഹം ചോദിച്ചു, റോഡ് നടന്നു പോകുന്ന തോമാച്ചനോട് ചോദിച്ചു, അച്ഛൻ എവിടെ പോകും? അച്ഛാ നടക്കാൻ ഇറങ്ങിയതാണോ? അച്ഛൻ പറഞ്ഞു, ഏ അല്ല, നടക്കാൻ ഇറങ്ങിയതാ. അപ്പൊ ചാക്കോച്ചൻ പറഞ്ഞു, ആഹാ, ഞാൻ വിചാരിച്ച് നടക്കാൻ ഇറങ്ങിയതാണെന്ന്. പിടിയില്ലേ? തോമാച്ചൻ നടക്കാൻ ഇറങ്ങിയതാ രാവിലെ. ചാക്കോച്ചൻ ചോദിച്ചു, എന്താ അച്ഛാ നടക്കാൻ ഇറങ്ങിയതാണോ? തോമാച്ചന് മറുപടി, ഏ അല്ല, ഞാൻ നടക്കാൻ ഇറങ്ങിയതാ. ചാക്കോച്ചന് മറുപടി, ആഹാ, ഞാൻ വിചാരിച്ച് നടക്കാൻ ഇറങ്ങിയതാണ് എന്ന് പറഞ്ഞല്ലേ. ചാക്കോച്ചൻ ചോദിച്ച തോമാച്ചന് മനസ്സിലായില്ല, തോമാച്ചൻ പറഞ്ഞ ചാക്കോച്ചന് മനസ്സിലായില്ല. ഇത് നമുക്ക് ഉണ്ടാവാൻ പാടില്ല. ഞാനെന്താ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളെ വായിച്ച് മനസ്സിലാക്കാൻ ആത്മാവിലിരിക്കും ചെയ്യണം. ഇന്ന് രാത്രി ദൈവമായി കർത്താവ് സഹായിക്കട്ടെ എന്ന് വിശേഷം പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസം എട്ട് കാര്യം പഠിക്കാനുള്ള തയ്യാറെടുപ്പോടുകൂടി തുടങ്ങിയതെങ്കിലും പകുതി വഴിയിൽ നിന്നും സ്റ്റോപ്പായി. സ്റ്റോപ്പായെന്ന് പറഞ്ഞാൽ സമയം തോന്നും. ഇന്ന് പകൽ നമ്മൾ അഞ്ചാമത്തെ സ്വഭാവ വർണ്ണന പഠിച്ചു തുടങ്ങുകയാണ്. സ്വഭാവ വർണ്ണന, ദൈവരാജ്യത്തിന് വേണ്ടി വിളിക്കപ്പെട്ട ഒരു ഭക്തൻ അവനെങ്ങനെ ദൈവിക സ്വഭാവമുള്ളവനാകണം. 5:20 വാക്യം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇത് ചിന്തിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് കാര്യപ്രസക്തമായിട്ടൊന്നും മനസ്സിലാകില്ല. ദൈവരാജ്യത്തിൽ, സ്വർഗരാജ്യത്തിൽ ഒരാൾ പ്രവേശിക്കണമെങ്കിൽ ഈ സ്വഭാവമുള്ളവർക്ക് പ്രവേശിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ ഒന്നാമത്തെ മനുഷ്യനെ നമ്മൾക്കുണ്ട്. ഒന്നാമത്തെ എന്താ? ആത്മാവിൽ ദരിദ്രരായവർ, താഴ്മയുള്ള, ആർത്തിയുള്ള, അഹംഭാവമില്ലാത്ത, ദൈവത്തിന്റെ വിശുദ്ധിയെ നീതിയെക്കുറിച്ചും ബോധ്യമാകുകയും തന്റെ അപര്യാപ്തതയെ ബോധ്യപ്പെട്ട, വളരുവാൻ ആകാംക്ഷയുള്ള, വാഞ്ചയുള്ള, ദാഹമുള്ള, അപ്പോൾ തന്നെ ഉള്ളതിൽ താഴ്മയുള്ള ഒരു വ്യക്തിയാണ് പൂവർ ഇൻ സ്പിരിറ്റ്. രണ്ടാമത്തെ മനുഷ്യൻ ദുഃഖിക്കുന്നവൻ അല്ലെ? മൂന്ന് നിലയിലുള്ള ദുഃഖം. ഒന്ന്, ലോകത്തിലെ ഏറ്റവും വലിയ ദുഃഖം എന്തിനെ കുറിച്ചായിരിക്കണം? സ്വന്തം പാപാനുഭവത്തെ കുറിച്ചുള്ള ദുഃഖമായിരിക്കണം. രണ്ട്, നമുക്ക് നഷ്ടപ്പെട്ടവരെ കുറിച്ചുള്ള ദുഃഖം. അവർ ദുഃഖിച്ച് കരഞ്ഞിരിക്കുക എന്നുള്ളതല്ല, അവരെ സുവിശേഷം കൊണ്ട് സന്ധിക്കണം. പക്ഷെ ആ ദുഃഖം ആത്മഭാരമാണ് അവരെ സന്ധിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. മൂന്ന്, നഷ്ടപ്പെട്ട ലോകത്തെ ഓർത്ത് എന്ത് ചെയ്യണം? കരയണം, ദുഃഖിക്കണം. കാരണം അവരൊരു വലിയ ഡിസാസ്റ്ററിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. യൂത ആ ഒരു കാര്യം ഒപ്പിയെടുത്ത് ഇങ്ങനെ പറയുന്നു, ചിലരോട് കരുണ ചെയ്ത് ചിലരെ വലിച്ചെടുത്ത് എന്ത് ചെയ്യണം? തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിക്കണം. അപ്പോൾ ഇന്ന് ലോകം തീയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലോകം തീക്ക് പോയി സൂക്ഷിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന ന്യായവിധിയെ നമുക്ക് ആ രീതിയിൽ ചിന്തിക്കാം. പക്ഷേങ്കിൽ ലോകത്തിന് അത് മനസ്സിലാകുന്നില്ല. അവർ ഉയരങ്ങളിലേക്കും ശാസ്ത്രീയതയിലേക്കും പുതിയ പുതിയ കാര്യങ്ങൾ, നൂതനമായ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്ന പുതിയ വ്യഗ്രതയിലാണ്. ആത്മീയമായി തകർന്നാലും അവർക്ക് ബോധ്യപ്പെടുന്നില്ല. ബൈ ചാൻസ്, ദ പ്രോഡക്റ്റ് ബൈ ചാൻസ് സാഹചര്യത്തിൽ സംഭവിക്കുന്നു എന്ന് മാത്രമേ അവൾ മനസ്സിലാക്കുന്നുള്ളൂ. പക്ഷെങ്കിൽ ആത്മീയവീക്ഷണമുള്ള, ദൈവ സ്വഭാവം പ്രാപിച്ച ഒരു ദൈവത്തിൽ അറിയാമത് വലിയ അപകടത്തിലേക്കാണ് പോകുന്നത്. ഇപ്പൊ നമ്മൾ കരഞ്ഞില്ല, പിന്നെ ആരാ കരയുന്നത്? നിശ്ചയമായിട്ട് ഒരു ആത്മഭാരം ഉണ്ടാകണം, കരയണം. ആ രീതിയിലാണ് നാം മൂന്ന് കാര്യങ്ങൾ ഉറപ്പിച്ചത്. പിന്നെന്താ പഠിച്ചത്? മൂന്നാമതായിട്ട്, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ. അത് ബലഹീനതയുടെ ചിത്രമല്ല. പിന്നെ വലിയ അത്യന്ത ശക്തിയെ കൺട്രോൾ ചെയ്യുന്ന പവറാണത്. ഒരു കുതിരയെ മെരുക്കിയെടുക്കുന്ന ആശയമാണ് യവന ഭാഷയിൽ അതിനുള്ളത്. അതുകൊണ്ട് മീക്ക്നെസ് അല്ലെങ്കിൽ സൗമ്യത എന്ന് പറയുന്നത് ഒരു വലിയ പവർഫുള്ളായ ഒരു സ്വഭാവമായിട്ട് വചനം പറയുന്നു. ദേ വിൽ എൻഹെറിറ്റ് ദ എർത്ത്. അവരാണെന്ത് ഈ ഭൂമിയെ കൈവശമാക്കാൻ പോകുന്നത്. യേശു, മോശയും ഒക്കെ സൗമ്യരായിരുന്നു എന്ന് തിരുവചനത്തിലൂടെ മനസ്സിലാക്കി വിശദാംശങ്ങളിൽ പോകുന്നില്ല. നാലാമത് നമ്മൾ മനസ്സിലാക്കിയത് അവസാനം എന്താ? നീതിക്ക് വേണ്ടി വിശന്നു ദാഹിക്കുന്ന ലോകത്തിൽ മനുഷ്യന്റെ ആഗ്രഹങ്ങളെ കടിഞ്ഞടാൻ കഴിയാത്തവനായി മനുഷ്യൻ എല്ലാം വെട്ടിപ്പിടിക്കാനുള്ള പരിശ്രമത്തിലാണ്. പക്ഷെങ്കിൽ ഒരു ദൈവത്തിന്റെ ദാഹം അവന്റെ വിശപ്പ് എന്തിനെ കുറിച്ചായിരിക്കണം? നീതിയെ കുറിച്ചായിരിക്കണം. നീതിമാനെ ലോകം ഭയപ്പെടും. നമ്മൾ അവസാനം അതാ ചിന്തിച്ചു. യോഹന്നാൻ സ്നാപകൻ നീതിയും പിന്നെ വിശുദ്ധിയുള്ള മനുഷ്യനായിരുന്നു. രാജാവ് പോലും അവനെ കണ്ടു നീതു ഭയപ്പെട്ടു. അങ്ങനെയെങ്കിൽ ഒരു സന്ദേശം എന്നില പറയാത്ത പറയാം, ശരിയായ നീതിബോധവും വിശുദ്ധിയും ദൈവരാജ്യത്തിന്റെ ശരിയായ സ്വഭാവ വർണ്ണനയുള്ളവരാണെങ്കിൽ, ഭാഗ്യവർണ്ണനയല്ല സ്വഭാവ വർണ്ണന, ഈ സ്വഭാവ വർണ്ണനയുള്ളവർക്കാണ് എന്ത് കൊടുക്കുന്നത്? ഭാഗ്യം കിട്ടുന്നത്. അവ ശരിയായ നീതിയും വിശുദ്ധിയും ഒക്കെ ഉള്ള സ്വഭാവവർണ്ണനയുള്ള ക്രിസ്തു ഭക്തരാണെങ്കിൽ ഒരൊറ്റ മനുഷ്യനും നമ്മുടെ നേരം തീരില്ല, നിൽക്കുകയില്ല. നമ്മുടെ ഓഫീസിൽ ബോസോ ഇല്ല, നമുക്ക് ഏതെങ്കിലുമൊക്കെ രീതി ജോലി സംബന്ധിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ കാര്യത്തിൽ പ്രതിസന്ധി ഉളവാക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നീതിയുള്ള വിശുദ്ധിയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നമ്മെ എന്ത് ചെയ്യത്തില്ല, അവർ എതിർപ്പാൻ കഴിയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം വിശുദ്ധ ബൈബിളിൽ കാണുന്ന ചരിത്രം നമുക്ക് അതാണ് വ്യക്തമാക്കുന്നത്. എന്താ നീതി എന്ന് പറഞ്ഞാൽ? എന്താ നീതി? റൈച്ചസ് അല്ലേ. ശരിയായ നീതി എന്ന് പറഞ്ഞത് റൈച്ചസ് എന്ന പദം ഉപയോഗിക്കുന്നത്, അതിന്റെ ശരിയായ ഭാഷ ഇതാണ്, റൈറ്റ് വിത്ത് ഗോഡ്. എന്താ റൈറ്റ് വിത്ത് ഗോഡ്? റൈറ്റ് വിത്ത് ഗോഡ്, ഞാൻ അടുത്തൊരു ഭാഗം വരുന്നുണ്ട്. റൈറ്റ് വിത്ത് ഗോഡ് അതാ റൈറ്റസ്നെസ്. ഇഫ് യു ആർ റൈറ്റ് വിത്ത് ഗോഡ്, യു വിൽ ബി റൈറ്റ് വിത്ത് യുവർ ഫെലോ ബീയിംഗ്. മനസ്സിലായോ? ദൈവത്തോട് നമുക്ക് ശരിയായ ബന്ധമുണ്ടെങ്കിൽ, ശരിയായ ദിശയിലുള്ള ബന്ധമുണ്ടെങ്കിൽ, ആ ശരിയായ ബന്ധം നമുക്ക് ആരുമായിട്ടുണ്ടാവും? നമ്മുടെ സമൂഹമായിട്ടും ഉണ്ടാവും. അപ്പോൾ ദൈവമായ നിഷ്കളങ്കമായ സ്നേഹബന്ധം, ശരിയായ ബന്ധമുള്ളവർക്ക് ഒരിക്കലും സ്വാർത്ഥത കാണില്ല, വിവേചനം കാണില്ല. വിവേചനമില്ലാതെ, സ്വാർത്ഥതയില്ലാതെ എല്ലാം ഒരുപോലെ കാണാൻ കഴിയുന്ന ആ ദൈവ സ്വഭാവം, ആ റൈറ്റ് വിത്ത് ഗോഡ് എന്നുള്ള ദൈവമായുള്ള നമ്മുടെ ബന്ധം അതേ രീതിയിൽ, അതിന് ഞാൻ അടുത്ത ഭാഗം വരുന്നുണ്ട്, ഹൊറിസോണ്ടൽ എന്ന് സോറി അതിന് വെർട്ടിക്കൽ റിലേഷൻഷിപ്പ് എന്ന് പറയും. ദൈവമായുള്ള ബന്ധം, ആ ദൈവിക ബന്ധം ശരിയായാൽ നമ്മുടെ ഹൊറിസോണ്ടൽ റിലേഷൻഷിപ്പ് എന്തായിരിക്കും? റൈറ്റ് ആയിരിക്കും. അങ്ങനെ നീതിപൂർവം അങ്ങനെയുള്ള ശരിയായ ബന്ധം വരുമ്പോൾ അവിടെ സ്വാർത്ഥതയില്ല, വിവേചനമില്ല, സ്നേഹബുദ്ധിയ എല്ലാം ഒരുപോലെ കാണാൻ കഴിയും. ആ ഒരു നിലവാരത്തെ നമുക്ക് എന്ത് പറയാം? നീതി എന്ന് പറയാം. നീതിക്ക് പറഞ്ഞിരിക്കുന്നത് റൈറ്റ് വിത്ത് ഗോഡ്, റൈറ്റസ്നെസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ചോദ്യത്തിന്റെ ആൻസർ എന്ന രീതിയിൽ കൂടിയാണ് ഞാനത് പറഞ്ഞത്. ഓക്കെ, ഇത് തൃപ്തിപ്പെടണം ഏകദേശം ഈ ചോദ്യം തന്നാൽ. നീതി എന്താ എന്തെന്നുള്ളതാണ്. അപ്പൊ റൈറ്റ് വിത്ത് ഗോഡ് ആണ്, ദൈവമായുള്ള ആ ബന്ധം അതേപോലെ നിലനിർത്താൻ കഴിഞ്ഞാൽ, ആ ദൈവിക മനസ്സ് പ്രാപിക്കാൻ കഴിഞ്ഞാൽ, അതുപോലെ തന്നെ നമുക്ക് ഹൊറിസോണ്ടൽ സമൂഹമായ ഒരു ബന്ധം ഉണ്ടാകും. ദൈവമായ അതേ ബന്ധമുള്ളവർക്ക് സമൂഹവുമായി അതേ ബന്ധമുണ്ടാകും. അവിടെ ശരിയായ ബന്ധവും സ്വാർത്ഥതയില്ലായ്മയും സമത്വവും എല്ലാം കാണാൻ കഴിയും. അവിടെ പിന്നെ അനീതിക്ക് എന്തില്ല, ഇൻജസ്റ്റിസിന് സാധ്യതയില്ല. അപ്പം ശരിയായ നീതി എന്ന് പറഞ്ഞാൽ റൈറ്റ് വിത്ത് ഗോഡ്, റൈറ്റ് വിത്ത് ഫെലോ ബീയിങ്സ്, അതാണ് നീതി എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ന് നമ്മൾ അഞ്ചാമത്തെ കാര്യം ചിന്തിച്ചു തുടങ്ങുക. ബ്ലെസ്ഡ് ആർ ദ മെർസിഫുൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് എന്ത് കിട്ടും? കരുണ ലഭിക്കും, കരുണ കിട്ടും. കരുണ എന്ന് പറഞ്ഞാൽ എന്താ കരുണ? അതിനൊരു നിർവചനം പറഞ്ഞിരിക്കുന്നത് ഗ്രേസ് ഇൻ ആക്ഷൻ, ഗ്രേസ് ഇൻ ആക്ഷൻ. അതായത് കരുണ എന്ന് പറഞ്ഞാൽ കൃപയുടെ പ്രായോഗിക തലം, കൃപ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രായോഗികമാക്കുന്നു, അതിനെ ഒരു പ്രവർത്തനക്ഷമതയിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ഉളവാകുന്നതാണ് എന്ത്? കരുണ എന്ന് പറയുന്ന കാര്യം. അതിനെ കുറിച്ച് വിശദീകരിക്കാം. നമ്മൾ ദൈവവചനം നമ്മൾ പഠിച്ചു വരുമ്പോൾ, എവിടെങ്കിലും നീതി ലഭിക്കേണ്ടുന്ന അല്ലെങ്കിൽ അനുകൂലമായ ഒരു വിധി, നമുക്ക് അനുകൂലമായ ഒരു വിധി അല്ലെങ്കിൽ അനുകൂലമായ ഒരു വസ്തുത നമുക്ക് ഉണ്ടാകണം എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും അത് സംഭവിക്കാതെ, ലോകത്തു നിന്ന് ലഭിക്കാതെ ഇരിക്കുകയും ചെയ്യുമ്പോൾ, ദൈവം സ്നേഹത്തിൽ നമുക്ക് വേണ്ടി തൻ്റെ കരം നീട്ടുന്നു. അതിന് നമുക്ക് എന്ത് പറയാം? കരുണ എന്ന് പറയാം. സ്നേഹത്തിന്റെ കരം അതാണ് എന്ത് സത്യത്തിൽ കരുണ എന്ന് പറയുന്നത്. അതാ ഞാൻ നേരത്തെ ഓർപ്പിച്ചത്, ഗ്രേസ് ഇൻ ആക്ഷൻ. അപ്പം ആരും നമ്മെ സഹായിക്കാനില്ല, ആർക്കും നമുക്ക് ദയ തോന്നില്ല, ലഭിക്കേണ്ടുന്ന നീതിയെല്ലാം നിഷേധിക്കപ്പെടുന്നു. അനുകൂലമായൊരു വിധി ഉണ്ടാകേണ്ടതാണ്, പക്ഷെ അതൊന്നും ഉണ്ടാകുന്നില്ല. ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ദൈവം സ്നേഹത്തിന്റെ കരം നമുക്കായി എന്ത് ചെയ്യുന്നു? നീട്ടുന്നു. ആ സ്നേഹത്തിന്റെ കരം നമ്മളുടെ അടുത്ത് വരുന്നു. അത് വരുവാൻ പിന്നിലുള്ള ദൈവത്തിന്റെ ചേതോപകാരത്തെ എന്ന് പറയാം? കരുണ എന്ന് പറയാം. കരുണ, വചനം പറയുന്നു, കരുണ ലഭിച്ചു നമുക്ക്, കർത്താവിന്റെ കരുണ ലഭിച്ചു, കൃപയാലല്ലോ നാം വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അത് ദൈവത്തിന്റെ കരുണയാണ്. കാരണം നമുക്ക് അർഹതയില്ലാത്ത ഒരു സ്ഥാനമായിരുന്നു, അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ കരം നമുക്ക് വേണ്ടി നീട്ടുന്നു. അതിനെ നമുക്ക് കരുണ എന്ന് പറയാം. കരുണ, ഇറ്റ് ഈസ് ലവ് റീച്ചിങ് ഔട്ട് ടു ദോസ് ഹു ആക്ച്വലി ഡിസേർവ് ഗോഡ്സ് ജഡ്ജ്മെന്റ്. ദൈവനീതി ലഭിക്കണമെന്ന സ്ഥാനത്ത് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ കരം നമ്മെ തേടി വരുന്നതിനെ നമുക്ക് എന്ത് വിളിക്കാം? കരുണ എന്ന് വിളിക്കാം. ഇത് ഒരു വലിയ ദൈവിക സ്വഭാവമായിട്ടാണ് വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തിന്റെ വലിയൊരു സ്വഭാവമാണ് കരുണ. യേശുക്രിസ്തുവിനെ ക്രൂശിൽ കാണുന്നത് ഈ കരുണയാണ്. മനസ്സിലാകുന്നുണ്ടോ? അർഹതയില്ല നമുക്ക്, പക്ഷെങ്കിൽ ദൈവത്തിന്റെ സ്നേഹത്തിൽ ദൈവം എന്ത് ചെയ്യുന്നു? അത് ക്രൂശിൽ നമുക്ക് വേണ്ടി വെളിപ്പെടുത്തി. ആ ക്രൂശിൽ വെളിപ്പെടുത്തിയ ആ സ്നേഹത്തെ നമുക്ക് ദൈവകരുണയായി മനസ്സിലാക്കാൻ കാണാം. അതായത് നമ്മുടെ ആവശ്യങ്ങളുടെ നടുവിൽ നമുക്ക് ആവശ്യമുള്ള ഒരു വിധി കൽപ്പിക്കപ്പെടുന്ന സ്ഥാനത്ത് ദൈവം സ്നേഹത്തിന്റെ കരം നമുക്ക് വെളിപ്പെടുത്തുന്നതിനെയാണ് കരുണ. അതിന് തോന്നുന്ന ആ സ്നേഹത്തിന്റെ കരം നമുക്ക് നീട്ടുന്നതിന് പിന്നിലെ ചെയ്ത വികാരം, അതിനെ നമുക്ക് എന്ത് പറയാം? കരുണ. ഒരു കണ്ണിനും ദയ തോന്നാതെ ഞാൻ നിരാശയിലടിത്തട്ടിൽ. അങ്ങനെ പാട്ടുണ്ടല്ലേ. അപ്പൊ എന്ത് ചെയ്തു? കർത്താവിന്റെ കരം എന്ത് ചെയ്യുന്നു? നമ്മളെ തേടുന്നു. ഒരു കരുണിന് നമ്മുടെ ദയയില്ല, കരുണയില്ലാതിരിക്കുമ്പോൾ സ്നേഹത്തിന്റെ കരം നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? തേടി വന്നു. ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലല്ലോ എന്താണെന്ന്. ആര് നമുക്ക് അനുകൂലമല്ലാതിരിക്കുമ്പോൾ ദൈവം സ്നേഹത്തിന്റെ കരം നമുക്ക് എന്ത് നീട്ടുന്നു? അത് എന്തുകൊണ്ടാണ്? ആ അനുഭവമാണ് സത്യത്തിൽ കരുണ എന്നതുകൊണ്ട്. ക്രൂശിൽ നമുക്ക് അതുകൊണ്ടാണ്. മനുഷ്യനെല്ലാം രക്ഷ പ്രാപിക്കാൻ വേണ്ടി അവന് കഴിയുന്ന എല്ലാം ചെയ്തു. പക്ഷെങ്കിൽ മനുഷ്യന്റെ നീതി പ്രവർത്തികളൊക്കെ ദൈവത്തിന് മുമ്പിൽ കറപുറണ തുണി പോലെ വെളിപ്പെട്ടു. മനുഷ്യനെ രക്ഷിക്കാൻ ദൈവം തന്നെ തന്നെ സ്നേഹം ചെയ്തു, ക്രൂശിൽ വെളിപ്പെടുത്തി. അതാ നമുക്ക് കരുണയായി നമുക്ക് കാണാൻ കഴിയുന്നത്. ദൈവം നമുക്ക് വേണ്ടി നീട്ടുന്ന അല്ലെങ്കിൽ ഗ്രേസ് ഇൻ ആക്ഷൻ, ദൈവത്തിന്റെ കൃപ നമുക്ക് എന്ത് ചെയ്തു? ഒരു പ്രവൃത്തിയിലൂടെ ദൈവം വെളിപ്പെടുത്തുന്നു. അതാണ് സത്യത്തിൽ കരുണ എന്ന് പറയുന്നത്. ശരിക്കും സിമ്പിൾ അർത്ഥം ഇതാണ്. മെഷി ഈസ് എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രേസ് ഇൻ ആക്ഷൻ, ദൈവത്തിന്റെ കൃപ അവൻ നമുക്ക് എന്ത് ചെയ്യുന്നു? പ്രാവർത്തികമാക്കുന്നു. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കരുണയർ. ഞാൻ പറഞ്ഞാൽ അത് ദൈവിക സ്വഭാവമാണ്. അതുകൊണ്ട് ഈ സ്വഭാവം ദൈവരാജ്യത്തിൽ അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ ജീവിക്കുവാൻ വിളിക്കപ്പെട്ട ദൈവമക്കളുടെ ഹൃദയത്തിലും ഉണ്ടാകണം. കരുണയില്ലാത്ത ലോകത്തിൽ, അനുകൂല വിധി ഇല്ലാത്ത ഒരു ലോകത്തിൽ ദൈവം സ്നേഹത്തിന്റെ കരം നമുക്ക് വേണ്ടി നീട്ടിയെങ്കിൽ ആ ക്രിസ്തു ഭക്തരും ഇതേ സ്വഭാവം മറ്റുള്ളവരോട് എന്ത് ചെയ്യണം? കാണിക്കണം. മനസ്സിലാകുന്നതോ? ഇതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. കരുണയുള്ളവർ ഭാഗ്യവാന്മാരെന്ന് പറഞ്ഞാൽ ദൈവത്തോട് നമ്മൾ കരുണ കാണിക്കേണ്ട ആവശ്യമില്ല, ദൈവം ഇങ്ങോട്ടാണ് കരുണ കാണിച്ചത്. പിന്നെ നമ്മൾ ആരോടാ കരുണ കാണിക്കേണ്ടത്? നമ്മുടെ സമസൃഷ്ടങ്ങളോടാ കരുണ കാണിക്കേണ്ടത്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ നമ്മുടെ സർക്കിളിനുള്ളിൽ എന്ന് മാത്രമല്ല, ഈ ലോകത്തിൽ സകലർക്കും നമ്മളുടെ കരുണ ലഭിക്കുവാൻ തക്കവണ്ണം ആ ദൈവ സ്വഭാവം നമ്മളിൽ ഉണ്ടാകണം. അല്ലെങ്കിൽ ഗ്രേസ് ഇൻ ആക്ഷൻ, ദൈവത്തിന്റെ കൃപ താൻ പ്രവൃത്തിയിലൂടെ വെളിപ്പെടുത്തിയതുപോലെ ഈ ലോകത്തിന് നമ്മളിലൂടെ കരുണ അവർ ഉച്ചറിയുവാൻ തക്കവണ്ണം ആ ദൈവിക സ്വഭാവം ആരിലുണ്ടോ അവർക്ക് ദൈവം തന്റെ കരുണ എന്ത് ചെയ്യും? കൊടുക്കും എന്നാണ് വചനത്തിൽ നമ്മൾ വായിക്കുന്നത്. നമ്മുടെ സ്ഥിതി എന്തായിരുന്നു? നമ്മുടെ സ്ഥിതി എന്തായിരുന്നു? നമുക്ക് കർത്താവ് കരുണ ലഭിച്ചപ്പോൾ നമ്മുടെ സ്ഥിതി എന്തായിരുന്നു? നമ്മുടെ കുറച്ച് ക്വാളിഫിക്കേഷൻ ഞാനൊന്ന് ബൈബിളിലൂടെ വായിച്ചു പറയാം. റോമാലേഖനം 5-ാം അധ്യായത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. 5-ാം അധ്യായത്തിൽ അതിന്റെ 3-ാം വാക്യം മുതൽ താഴേക്ക് നോക്കിയാൽ, 5-6 മുതൽ നോക്കിയാൽ, നാം
ബലഹീനരായിരിക്കുമ്പോൾ തന്നെ
മതി മതി ഒന്ന് നാം ബലഹീനരായിരിക്കുമ്പോൾ, രണ്ട് താഴെ വായിച്ചു,
ക്രിസ്തു തക്ക സമയത്ത് അപക്തർക്ക് വേണ്ടി മരിച്ചു,
രണ്ട് അപക്തർ, 3 വായിച്ചു,
നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, ഗുണവാന് വേണ്ടി പക്ഷേ മരിപ്പാൻ തുനിയുമായിരിക്കും, ക്രിസ്തുവോ നാം
പാപികളായിരിക്കുമ്പോൾ
തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു.
ആ സ്നേഹത്തിന്റെ പ്രദർശനമായ കരുണ ഉദ്ദേശിക്കുന്നു. 4-ാം കാര്യം വെച്ചു, അടുത്ത വാക്യം,
അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്രയധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും.
അടുത്തത്,
ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ
മതി മതി. നമ്മുടെ 4 ക്വാളിറ്റി അവിടെ ക്വാളിഫിക്കേഷൻ എന്താ? പാപി, ശത്രു, അഭക്തൻ, ബലഹീനൻ. ഉണ്ടോ? നമ്മൾ ബലഹീനരായിരുന്നപ്പോൾ, നമ്മൾ അഭക്തരായിരുന്നപ്പോൾ, നമ്മൾ പാപികളായിരുന്നപ്പോൾ, നമ്മൾ ശത്രുക്കളായിരുന്നപ്പോൾ ദൈവത്തിന്റെ സ്നേഹം നമുക്ക് വേണ്ടി തേടി വന്നു. ഇതാണ് ദൈവത്തിന്റെ കരുണ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള മനുഷ്യർക്ക് വേണ്ടി ദൈവത്തിന്റെ കൃപ എന്ത് ചെയ്തു? പ്രാവർത്തികമാക്കി തീർത്തു. ഇതിനെ നമ്മൾ കരുണ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഗ്രേസ് ഇൻ ആക്ഷൻ. അതുകൊണ്ട് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു നമ്മൾ ആരാകണം? നമ്മളും കരുണയുള്ളവരാണ്. കർത്താവ് നമ്മളോട് കരുണ കാണിച്ചതുകൊണ്ട് ഈ ലോകത്തിന്റെ കരുണ പങ്കിട്ട് കൊടുക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. റോമാലേഖനം 15:14 വായിച്ചാൽ, റോമാസഭയിൽ അതുണ്ടായിരുന്നു, വേണ്ടുവോളം ഉണ്ടായിരുന്നു. റോമാസഭയിൽ ഒത്തിരി ക്വാളിറ്റി ഉള്ള സഭയായിരുന്നു റോമാസഭ. അതിന് 1-ാം അധ്യായം, 1 മിനിറ്റ്, 1-ാം അധ്യായം വായിക്കുമ്പോൾ അതിന് 5-ാം വാക്യം എടുത്ത് വായിക്കേണ്ട, വായിക്കും, ഇങ്ങനെ വായിക്കുന്നുണ്ട്, നിങ്ങളുടെ ക്രിസ്തുയേശുവിലുള്ള നിങ്ങളുടെ വിശ്വാസം സർവ്വലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്നു. ഫെയ്ത്ത്. ഇനി 14-ാം അധ്യായത്തിൽ നോക്കുമ്പോൾ നമ്മളിങ്ങനെ വായിക്കുന്നു, നിങ്ങളുടെ അനുസരണം ലോകത്തിലെല്ലാം ചെയ്തിരിക്കുന്നു, പ്രസിദ്ധമായിരിക്കുന്നു. ഞാൻ തലമ്പറ പോയി പഠിക്കുന്ന സന്ദർഭത്തിൽ ഒരു ദിവസം രാവിലെ ചാപ്പലിലേക്ക് ചെല്ലുക, അവിടെ എക്യുമെനിക്കൽ കോളേജ് എല്ലാവരും ഉണ്ട്. അവിടുത്തെ പ്രസംഗമൊക്കെ നോക്കി വായിച്ചാൽ മതി. ഞങ്ങളെപ്പോലെ കുറച്ചുപേര് മാത്രമല്ല ഇവാഞ്ചലിക്കൽ മെസ്സേജ് പറയാറുണ്ട്. രാവിലെ ചെന്നപ്പോൾ അവിടെ കരയോ പ്രാർത്ഥിക്കുകയോ ചെയ്യേണ്ട ആവശ്യമൊന്നും കാര്യമുണ്ടല്ല. അവിടെ നിന്നപ്പോൾ ഒരു പാട്ട് എന്നെ സ്പർശിച്ചു. അതായത് മനോഹരമായ ഒരു പാട്ടാണ്. Trust and obey. There's no other way to be happy in Jesus. Trust and obey. കർത്താവിൽ വിശ്വസിക്കുക, ആശ്രയിക്കുക, അവനെ എന്ത് ചെയ്യുക, അനുസരിക്കുക. ഈ പാട്ട് കേട്ടപ്പം അവിടെ പ്രസംഗം കേട്ട് കരയേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. ട്രസ്റ്റ് ആൻഡ് ഒബേ. ഈ പാട്ട് അങ്ങോട്ട് ആ അന്ന് വർഷിപ്പ് ഓർഡർ ആ ലീഡ് ചെയ്യുന്ന അവരെ ടീം അങ്ങോട്ട് പാടുകയാണ്. പാടിപ്പോ എന്റെ ഹൃദയത്തിലേക്ക് ആ പാട്ടുകൊണ്ട് തരുവന്നു. ട്രസ്റ്റ് ആൻഡ് ഒബേ, ട്രസ്റ്റ് ആൻഡ് ഒബേ, ദർസ് നോ അതർ വേ ബി ടു ബി ഹാപ്പി ഇൻ ജീസസ്, ട്രസ്റ്റ് ആൻഡ് ഒബേ. കണ്ണുനീരോടെ ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു, സന്തോഷത്തോടെ ചാപ്പിൽ വിട്ടു പോയി. ഒരു ദിവസം പാടിയ പാട്ട് പിന്നെ പാടത്തില്ല, പിറ്റേ ദിവസം വേറെ. കാരണം അടുത്ത വേറെ ഒരാളെ ചാപ്റ്റർ എടുക്കുമ്പോൾ ആ പാട്ടുകൾ അവോയ്ഡ് ചെയ്ത് വേറെ പാട്ടേ പാടത്തുള്ളൂ. പക്ഷെ രണ്ടാം ദിവസം ചെന്നപ്പോൾ രാവിലെ 7 മണിക്ക് ചെല്ലുമ്പോൾ പിന്നെ അതേ പാട്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി ദൈവനോട് സംസാരിക്കുകയാണെന്ന്. ട്രസ്റ്റ് ആൻഡ് ഒബേ, ദർസ് നോ അതർ വേ ബി ടു ബി ഹാപ്പി ഇൻ ജീസസ്, ട്രസ്റ്റ് ആൻഡ് ഒബേ. കർത്താവിൽ വിശ്വസിക്കുക, ആശ്രയിക്കുക, അവനെ അനുസരിക്കുക. ഇതങ്ങോട്ട് തറച്ചു വിളിക്കേറി ഞാൻ വീട്ടിൽ ചെന്ന് റൂമിൽ കയറി കോട്ടയത്ത് ചെന്ന് ഞാൻ ബൈബിൾ എടുത്ത് വായിച്ചപ്പോൾ എക്സാക്ട്ലി പെട്ടെന്ന് റോമാലേഖനത്തെ ദൈവനെ നയിച്ചു. നോക്കിയപ്പം ആ സഭയെ കിടക്കുകയാണ്. ഒന്നാം അധ്യായത്തിൽ നോക്കിയപ്പോൾ അവിടെ വിശ്വാസം ലോകത്തിൽ പ്രസിദ്ധം. 16 നോക്കിയപ്പോൾ, 16 അധ്യായത്തിൽ നോക്കിയപ്പോൾ അവിടെ അനുസരണവും ലോകത്തിൽ പ്രസിദ്ധം. ശ്രദ്ധിക്കണം, നല്ല രണ്ട് ക്വാളിറ്റി. വിശ്വസിക്കാൻ മാത്രം പോരാ, എന്തുകൊണ്ടാണ് നമുക്ക് അനുസരണം വേണം. രണ്ട് പ്രധാന ക്വാളിറ്റീസാ രണ്ട് റോമാസഭയിലുണ്ട്. അല്ലെങ്കിൽ മറ്റൊരു പ്രധാന ക്വാളിറ്റി ഒന്നല്ല, പലത് ചേർത്താണ് രേഖപ്പെടുത്തിയിരുന്നത്. 15:14 വായിച്ചേ. ഇംഗ്ലീഷിൽ വായിച്ചാൽ, യു ആർ ഫുൾ ഓഫ് മേഴ്സി.
സഹോദരന്മാരെ, നിങ്ങൾ തന്നെ ദയാപൂർണരും.
നിങ്ങൾ ദയാപൂർണരാ.
സകല ജ്ഞാനവും നിറഞ്ഞവരും.
ജ്ഞാനം നിറഞ്ഞവരാ.
അന്യോന്യം പ്രബോധിപ്പാൻ പ്രാപ്തരുമാകുന്നു എന്ന് ഞാൻ നിങ്ങളെ കുറിച്ച് ഉറച്ചിരിക്കുന്നു.
മതി, എന്റെ മെസ്സേജ് വരെ പോകുന്നുണ്ട്, നമുക്കിത് മതി. ആ സഭയുടെ 3 ക്വാളിറ്റീസ് എടുത്ത് പറയാണ് ഇവിടെ പൗലോസ്ലീഹ. ഒന്ന് പറഞ്ഞാൽ നിങ്ങൾ ദയാപൂർണരാ. അതിന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് എന്താ? യു ആർ ഫുൾ ഓഫ് ഗുഡ്നസ്. ചില വേഷത്തിൽ മേഴ്സി എന്ന് പറയുന്നുണ്ട്. You are full of mercy. You are full of goodness. നന്മ നിറയപ്പെട്ടവരാ, ദയ കൊണ്ട് നിങ്ങൾ നിറയപ്പെട്ടവരാ, കരുണ കൊണ്ട് നിറയപ്പെട്ടെന്ന് പറഞ്ഞാൽ ആ സഭയ്ക്കുള്ളിൽ തന്നെ ദൈവമക്കൾ തമ്മിൽ എന്താ ഗുഡ്നെസ്, മേഴ്സി എന്ത് ചെയ്യുന്നവരാ, ഷെയർ ചെയ്യുന്നവരാ. ഹോ, ഇന്ന് നല്ല സഭയായിരിക്കും അത്. ദൈവകരുണ, ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ ആദരത, ദൈവത്തിന്റെ ആ ദയ തമ്മിൽ എന്ത് ചെയ്യുകയാണ്, അവരെ പങ്കിടുക, എല്ലാവരുമായി പങ്കിടുന്ന ഒരു സഭ. രണ്ട് പറയുന്നത് നിങ്ങൾക്ക് എന്താ സകല ജ്ഞാനവും നിറഞ്ഞവർ, എക്സ്റ്റൻസീവ് നോളജ് ഇൻ ദ സ്ക്രിപ്ചർ എന്ന് ഉദ്ദേശിക്കുന്നത്. ദൈവവചന ഉപദേശ സംഹിതകളെ കുറിച്ച് നിങ്ങൾക്കറിയാം. 3, നിങ്ങൾ എന്ത് ചെയ്യുന്നു, തമ്മിൽ പ്രബോധിപ്പിക്കുന്നു, തമ്മിൽ എക്സോർട്ട് ചെയ്യുന്നു എന്നാ പറഞ്ഞു. കച്ചവരെ കഴിഞ്ഞിട്ട് കൊച്ചു പ്രബോധനമൊക്കെ പറഞ്ഞ് തമ്മിൽ ധൈര്യപ്പെടുത്താനും കഴിയുന്നവരാ. അപ്പൊ ഒരു ഭാഗത്ത് എന്തുണ്ട്, കരുണ ദയ നിറഞ്ഞവരാ, അന്യോന്യം. പിന്നെ ദൈവവചനം എന്താ എന്ന് അവർക്ക് നന്നായിട്ടറിയാം. തമ്മിൽ പ്രബോധിപ്പിക്കത്തക്കവണ്ണം ദൈവവചനവും അറിയാവുന്ന ഒരു സമൂഹമായിട്ട് അവിടെ ചിത്രീകരിച്ചിരിക്കുകയാണ്. സത്യത്തിൽ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് കരുണയുള്ളവരായിരിക്കുക. ദൈവത്തിന്റെ കരുണ നമുക്ക് അയോഗ്യരായി നമുക്ക് തന്നു എങ്കിൽ ഈ കരുണ ഒട്ടും ചോർന്നു പോകാതെ ദയാ, കരുണ, സ്നേഹം ഇത് ഈ ലോകത്തിൽ പകർന്നു കൊടുക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ആ ഒരു മനസ്സ് നമുക്ക് അന്യോന്യവും സഭയ്ക്കുള്ളിലും പുറമേയും ഉണ്ടെങ്കിൽ ദൈവരാജ്യത്തിൽ നമ്മൾ അകന്നവരല്ല, ഒരു ദൈവിക സ്വഭാവമാണത് എന്നിവിടെ ഇവിടെ കർത്താവ് പറയുകയാണ്. ഇത് കർത്താവ് തന്നെ പറഞ്ഞ വാക്കുകളാണ്. അതുകൊണ്ട് ഇന്ന പകൽ നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, കരുണയില്ലാത്ത സ്ഥാനത്ത്, ആരും കണ്ണ തോന്നാത്ത സ്ഥാനത്ത് നിന്റെ കൃപ എനിക്ക് നൽകി. നിന്റെ കർത്താവേ കൃപ എനിക്ക് പ്രാവർത്തികമാക്കി നൽകിയ കരുണ ഞാൻ പ്രാപിച്ചു. അതുകൊണ്ട് എല്ലാവരോടും കരുണ പങ്കിടുവാനും കർത്താവേ കരുണയുടെ ആ ഫുൾ ഓഫ് മേഴ്സി എന്ന റോമലേഖനത്തിൽ വായിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഫുൾ ഓഫ് ഗുഡ്നസ് എന്ന ആ സ്വഭാവം മറ്റുള്ളവരുമായി പങ്കിടുവാനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് ഇന്ന് പകൽക്കാരം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ 5 ഭാഗം മുന്നോട്ട് കവർ ചെയ്യാം. ദൈവരാജ്യത്തിന്റെ മറ്റൊരു പ്രധാന സ്വഭാവം ഇന്ന് അതിനാഗ്രഹമുണ്ടോ എല്ലാവരോടും ഒരു ദയയോടെ ഇടപെടാൻ, ഒരു ദയയോടെ ഇടപെടാൻ, കരുണയോടെ ഇടപെടാൻ? കരുണ ശരിയായ പാദത, ഗ്രേസ് ഇൻ ആക്ഷൻ, കൃപ പ്രാവർത്തികമാക്കുക. ആർക്കൊക്കെ ദൈവകൃപ ഇല്ലാത്തവരുണ്ടോ, ഇനി പ്രാപിച്ചവർ തമ്മിലും ആ ഗുഡ്നെസ് പങ്കിടാനുള്ള ഒരു മനോഭാവം ഉണ്ടാകണം. നിശ്ചയമായിട്ട് അതിന് കർത്താവ് കൃപ ചെയ്യട്ടെ. അത് ദൈവരാജ്യത്തിന്റെ സ്വഭാവമുള്ള ഒരു വ്യക്തിയിൽ നിറഞ്ഞു നിൽക്കണം എന്ന് കർത്താവ് തന്നെ ഇവിടെ ആവശ്യപ്പെടുന്നു. ഒത്തിരി പറയാനുള്ള കാര്യമാണ് ഞാൻ അടുത്തത്, 6 പാഠം. Blessed are the pure in heart. ഹൃദയശുദ്ധിയുള്ളവർ, ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അവർ ദൈവത്തെ കാണും. Cleanness of heart brings clearness of vision എന്ന് ഒരു ചൊല്ലുണ്ട്. എന്താ cleanness of heart brings clearness of vision. സംശുദ്ധമായ ഒരു ഹൃദയം വ്യക്തതയുള്ള, നൈർമല്യമുള്ള ഒരു ദർശനത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, നയിക്കും. അല്ലെങ്കിൽ തിരിച്ചു പറഞ്ഞാൽ വ്യക്തതയുള്ള ഒരു ദർശനം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ സംശുദ്ധമായൊരു ഹൃദയം നമുക്ക് വേണം. കിട്ടുന്നുണ്ടോ? നല്ലൊരു ഹൃദയം, ശുദ്ധമായൊരു ഹൃദയം ഉണ്ടെങ്കിലേ അവർക്കൊരു നല്ല കാഴ്ചപ്പാടുണ്ടാകും. ഓ, അതിന്റെ ആഴം ഒരു വളരെ ഉന്നതമാണ്. നമ്മൾ താഴെ ചില ഭാഗം നോക്കുന്നുണ്ട്. ഒരു കടൽ തിരമാ കടൽ അതിൽ തന്നെ ഇങ്ങനെ ഇളകുമറിയുകയാണെങ്കിൽ അതിനടിയിലുള്ളതെല്ലാം എന്ത് ചെയ്യും? ഉയർത്തിക്കൊണ്ടുവരും. സംശുദ്ധമല്ലാത്തൊരു ഹൃദയമാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ കലങ്ങി മറിഞ്ഞ് ഇളകി എല്ലാ ദുഷ്ടതയും പൊക്കിക്കൊണ്ടുകൊണ്ട് വരും. ഒരാളെ കാണുമ്പോൾ അവൻ പണ്ട് പറഞ്ഞതും കേട്ടതും അറിഞ്ഞതും ഒക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഇല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ട് ഒരു കാഴ്ചപ്പാട് നമുക്കില്ലാതെ വരും. എന്നാൽ സംശുദ്ധമായൊരു ഹൃദയമാണെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടിന് എപ്പോഴും ഒരു ക്ലിയർനെസ് ഉണ്ടാകും എന്നാണ് അതിൻ്റെ ഒരു വാക്യാർത്ഥമായിട്ട് എനിക്ക് പറയാനുള്ളത്. യേശുക്കത്ത വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഇത് ഇൻവേർഡ് പ്യൂരിറ്റിയെ കുറിച്ചാണ്. എന്താ ഇൻവേർഡ് പ്യൂരിറ്റി? ഇതിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ഇൻവേർഡ് പ്യൂരിറ്റി, ആന്തരിക ശുദ്ധി, ആന്തരിക ശുദ്ധി, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പ്യുർ ഇൻ ഹാർട്ട്, ഹൃദയവിശുദ്ധി, ഹൃദയവിശുദ്ധി, അതായത് ആന്തരിക വിശുദ്ധി വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. യേശു കർത്താവ് പരീശന്മാരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഹിപ്പോക്രൈസ്, കാപടഭക്തിക്കാരെ, നിങ്ങൾ കിണ്ടികിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു, അകത്ത് ഇല്ല ഉഷ്ണത, ശുദ്ധീകരണം ഇല്ല അകത്ത്. ഇതാ അവിടെ ഉദ്ദേശിക്കുന്നത്, കിണ്ടികിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു, അകം തീയുന്നില്ല, വെടിപ്പാക്കുന്നില്ല. അങ്ങനെ സംഭവിച്ചാൽ എന്താ വരുന്നത്? പുറമെ നോക്കിയാൽ നന്നായിരിക്കും, പക്ഷെ അകമെന്താ? അശുദ്ധമായിരിക്കും. കർത്താവ് പറഞ്ഞല്ലോ, നിന്റെ അകത്തേക്ക് പോകുന്നതല്ല നിന്നെ അശുദ്ധനാക്കുന്നത്, ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ദുഷ്ചിന്ത, കോപം, ക്രോധം, അത്യാർത്തി, ദ്രവ്യാഗ്രഹം, ദൂഷണം, ഇങ്ങനെ കുറെ ലിസ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ നിന്റെ ഉള്ളിലേക്ക് പോകും, നമുക്കെപ്പോഴും അതാണ്. അതിന് കുഴപ്പമുണ്ട് കേട്ടോ, ഉള്ളിലേക്ക് പോകേണ്ട പോകാവൂ. പിന്നെ അത് വേറെ പ്രധാന ഒരു സംഗതിയാണ്, അതിനകത്ത് ഇളവൊന്നുമില്ല. പക്ഷെ കമ്പാരിറ്റീവ്ലി നമ്മളെപ്പോഴും നോക്കുന്നത് എന്താ? ഉള്ളിലേക്ക് പോകുന്ന കാര്യമാണ്. പക്ഷെ കഥാ പറഞ്ഞു നിന്റെ ഉള്ളിലേക്ക് പോകുന്നത്, അത് കഥാ പറഞ്ഞു അത് മറപ്പുറയിൽ പോകുന്നു. പക്ഷെ നിന്റെ ഉള്ളിൽ നിന്നും ഹൃദയം ശുദ്ധമല്ലെങ്കിൽ പുറത്തേക്ക് വരുന്നതാണ് കൂടുതൽ അപകടകരമായ കാര്യം. സ്തോത്രം. അതുകൊണ്ട് കിണ്ടികിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്ന പരീശന്മാരെ, ബാഹ്യകാര്യത്തിന് പ്രാധാന്യം കൊടുക്കുന്ന പരീശന്മാരെ, നിങ്ങളുടെ കിണ്ടികിണ്ണങ്ങളുടെ ഉള്ളെന്താ നിങ്ങൾ ശുദ്ധമാക്കാത്തത്? അപ്പോൾ ദ പ്യൂരിറ്റി ഓഫ് ഹാർട്ട്, അതാണ് ഇവിടെ കർത്താവ് പ്രധാനമായി ഇവിടെ ഓർപ്പിക്കുന്നത്. നമുക്കറിയാമല്ലോ, പണ്ടും ഇന്നും ഒക്കെ പാശ്ചാത്യ ലോകത്തായിരുന്നാലും നമ്മുടെ ഈ പൗരസ്ത ലോകത്താണ് എവിടെയായിരുന്നാലും പ്യൂരിറ്റിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു വലിയ കാലഘട്ടമുണ്ടായിരുന്നു. സഭയുടെ ചരിത്രം പഠിക്കുമ്പോൾ 60 AD 30 കർത്താവിനെ സഭ സ്ഥാപിച്ചെന്ന് വിശ്വസിക്കുന്നു. പെന്തക്കോസ്താണ് അവിടെ മുതൽ 65-66 നമുക്കറിയാം യഹൂദന്മാരുടെ പീഡനിച്ച് സഭ മുന്നോട്ട് പോയി. 64 ഏകദേശം 34 യഹൂദന്മാരുടെ നിന്നുള്ള പീഡയായിരുന്നു സഭയ്ക്കുണ്ടായിരുന്നത്. 64 മുതൽ 311 റോമൻ ചക്രവർത്തിമാർ 10 സഭയെ പീഡിപ്പിച്ചു. നീറോ ചക്രവർത്തി മുതൽ ഡയോക്ലേഷ്യസ് വരെയുള്ള കാലഘട്ടം, നീറോ മുതൽ ഡയോക്ലേഷ്യസ് വരെ, അത് 64 മുതൽ 311 311 കഴിഞ്ഞപ്പോൾ കുസ്തന്തിനോസ് ചക്രവർത്തി, കോൺസ്റ്റന്റൈൻ, അദ്ദേഹം ക്രിസ്തീയ മതം സ്വീകരിച്ചു. അദ്ദേഹം മിലാൻ, ഇറ്റലിയിൽ ഒരു സ്ഥലമാണ് മിലാൻ, അവിടെ വെച്ച് പ്രഖ്യാപിച്ചു, ദ പെർസിക്യൂട്ടഡ് ചർച്ച് വിൽ ബി ദ ഒഫീഷ്യൽ റിലിജ്യൻ ഓഫ് ദ റോമൻ എംപയർ. റോമൻ സാമ്രാജ്യത്തിന്റെ ഇനിയുള്ള ഔദ്യോഗിക മതം ക്രിസ്ത്യാനിത്വമായിരിക്കും എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. സഭയുടെ വാതിലൊക്കെ എല്ലാവർക്കും തുറന്നു കൊടുത്തു, ഇഷ്ടംപോലെ എല്ലാവർക്കും വരാം, അംഗമാകാം. അങ്ങനെ ഒരു അപകടമുണ്ടായി. ഗുണം എന്ന് പറഞ്ഞാൽ രാജാവ് ചക്രവർത്തി സഭായോഗത്തിലുണ്ട്, നല്ല കാര്യമില്ലേ? ഉദ്യോഗസ്ഥന്മാരും പ്രശസ്തന്മാരൊക്കെ സഭയിലുണ്ട്. പക്ഷേ എങ്കിലും ഒരു പ്രശ്നം എന്താ പറയുക, ചർച്ച് വാസ് പാഗനൈസ്ഡ്, സഭ എന്ത് ചെയ്തു? ജാതിവൽക്കരിക്കപ്പെട്ടു, രക്ഷിക്കപ്പെടാത്തതിനെല്ലാം സഭയെ വന്നു. There was no genuine conversion. യഥാർത്ഥമായ മാനസാന്തരം കൂടാതെ അനേക സഭയിൽ വന്നു. ഒരു കാര്യം ഓർക്കണം, എവിടെ ഉപദേശം ലൈറ്റ് ആക്കിയാൽ ഇടി ബഹളമാണ്. നമ്മൾ എന്നാൽ ചിന്തിച്ചല്ലോ, അപ്പവും അത്ഭുതവും ഉണ്ടായിരുന്നപ്പോ എന്ത് ചെയ്തു? ഉപദേശം ഒന്നുമില്ല, ഭയങ്കര ഇടിയല്ലേ ഇവിടെ. 5000 പുരുഷന്മാരാ, പിന്നെ സ്ത്രീകളും കുട്ടികളും വരെ. പക്ഷെങ്കിൽ പിറ്റേ ദിവസം കർത്താവ് പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ നിറങ്ങി വന്ന ജീവന്റെ അപ്പമാവുന്ന എന്നെ തിന്നു എന്മൂലം ജീവിക്കും. എന്റെ മാംസം സാക്ഷാൽ ഭക്ഷണമാണ്, എന്റെ രക്തം സാക്ഷാൽ പാനീയമാണ്. എന്നെ തിന്നാത്തവൻ എന്മൂലം ജീവിക്കുകയില്ല. അയ്യോ, ഇത് കഠിനവാക്ക്, ഇത് ആർക്ക് കേൾക്കാൻ കഴിയും? അന്ന് മുതൽ പിറുവിറുപ്പ് തുടങ്ങി ശിഷ്യന്മാരുടെ ഇടയിൽ. യഹൂദന്മാർക്ക് മാത്രമല്ല, ശിഷ്യന്മാർക്ക് തുടങ്ങി. അന്ന് മുതൽ വിട്ടുപോകാൻ തുടങ്ങി. കർത്താവ് പറഞ്ഞു, പന്തിരുവരോട് നോക്കുമ്പോൾ നിങ്ങൾക്കും പോകാൻ പറഞ്ഞു. ഓ, ഇതുവരെ ആള് കൂട്ടുന്ന പരിപാടിയൊന്നും അല്ലേ ഇപ്പൊ? അപ്പോൾ പത്രോസ് പറഞ്ഞു, ഇതെന്താ പറ്റിപ്പിന്റെ മൊഴിയായി. ഒരേ കർത്താവിന് ഉപദേശത്തിന് രണ്ട് പിന്നെ റിഫ്ലക്ഷനാണ്. ഒരു കൂട്ടർ കഠിനവാക്ക്, ഒരു കൂട്ടർക്ക് നിത്യ, നമ്മൾ ചിന്തിച്ചത് നേരത്തെ നിത്യജീവന്റെ മൊഴി. സ്തോത്രം, ഹല്ലേലൂയ. എവിടെയും ഒരു കാര്യം രണ്ട് പ്രാവശ്യം പറയാമെന്ന് ഞാൻ പഠിച്ചു കഴിഞ്ഞു. കേരളത്തിലൊക്കെ ഞാൻ ഉടനീളം പറഞ്ഞ കാര്യമാണ്, എവിടെയും ഒരു കാര്യം രണ്ട് പ്രാവശ്യം പറയാം. കാരണം ഇങ്ങനെ പറഞ്ഞു പോകും, മൂന്നാമത്തെ പ്രാവശ്യം പറഞ്ഞ സൂക്ഷിച്ചു വേണം പിടിക്കും ആൾക്കാർ, കുറച്ചേറെ കുറച്ചിരിക്കും, നാലാമത്തെ ഒഴിവാക്കിയിരിക്കണം. ഇത് ഞാൻ പഠിച്ച കാര്യമാണ്, പുസ്തകം വായിച്ചതല്ല, പഠിച്ച കാര്യമാണ്. എവിടെയും രണ്ട് കാര്യം പറയാം, കാരണം കുറച്ചുപേരൊക്കെ മറന്നു പോക്കാം. പക്ഷെ മൂന്നാമത്തെ പ്രാവശ്യം സൂക്ഷിച്ചു ഉപയോഗിക്കാതെ നാലാമത് ഒഴിവാക്കണം എന്നാണ്. അപ്പൊ കുഴപ്പമില്ല, ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞത് എവിടെയും ഉപദേശം ലൈറ്റ് ആക്കിയാൽ എന്താ ഇടിയാ ബഹളം അവിടെ, അയ്യോ അങ്ങനൊക്കെ ആളെ കാണിച്ചു ബസ് എന്റെ ആവശ്യമൊന്നുമില്ല, ബസ് ഒരിക്കലും ആവശ്യമില്ല. അങ്ങനെ കുറെ എണ്ണം കർത്താവിടെ കൊടുക്കുക, കർത്താവേ ഞാൻ വന്നിരിക്കുന്നത് 1000 പേര് കൊണ്ടാ, 2000, 5000 പേര്, അതുപോലെ കർത്താവിഷ്ടമാണോ? കർത്താവിഷ്ടമൊന്നുമല്ല, 30000 കൊണ്ടാണ് ഗദ്യവാൻ ഇങ്ങനെ റെഡിയായി നിൽക്കുന്നത്. കർത്താവ് പറഞ്ഞു, ദൈവം പറഞ്ഞു, ഭയോഭീതികളെല്ലാം പൊക്കോളാൻ പറഞ്ഞു. അപ്പൊ അത്ര പോയി 20000, പിന്നെ 10000. കർത്താവ് പറഞ്ഞു ഇതും കൂടുതലാ. ഓ ഇത് കേൾക്കുമ്പോൾ ഗദ്യവാന്റെ ചങ്കിരിക്കുകയായിരിക്കണം, എന്തത് ഈ 30000 പോരാന്ന് വിചാരിച്ചത്, അങ്ങനെ ഇരിക്കുമ്പോഴാണോ 20000 പോയി 10000, അതും വെട്ടി കുറയ്ക്കാൻ പോകുന്ന കർത്താവ്. അവസാനം 300 പേരെ കൊണ്ടാ. ഞാൻ അതുകൊണ്ട് എപ്പോഴും നമ്പർ കുറവാണെന്നൊന്നും പറഞ്ഞില്ല കേട്ടോ, നമ്മളൊരു ഫോർമുല കണ്ട് പഠിച്ചു. എന്താ പഠിച്ചത്? വാക്യം വെക്കണം. അപ്പോസ്തലപ്രവൃത്തി 9:31-16:5, രണ്ട് അപ്പോസ്തലപ്രവൃത്തിയാ, 9:31-16:5. എല്ലാ കാര്യത്തിനും കുറഞ്ഞ രണ്ട് വാക്യങ്ങളും തെളിവില്ലാത്ത ഒന്നും എടുത്തേക്കരുത്. ശ്രദ്ധിക്കുക അവിടെ വായിക്കുന്നത്, ആത്മീയ വളർച്ചയിൽ അടിസ്ഥാനപ്പെട്ട എണ്ണത്തിലുള്ള പെരുപ്പം. ദ ന്യൂമറിക്കൽ ഗ്രോത്ത് ഷുഡ് ബി ബേസ്ഡ് ഓൺ സ്പിരിച്വൽ ഗ്രോത്ത്. ആത്മീയ വളർച്ചയിൽ അടിസ്ഥാനപ്പെട്ട എണ്ണത്തിലുള്ള പെരുപ്പം. ഓക്കെ, ഞാൻ അങ്ങനെ ഒത്തിരി പോകുന്നില്ല, പോയാൽ ഭയങ്കര കുഴപ്പമാണ്. അപ്പോൾ ഇന്ന് പിന്നെ ഇന്ന് വിശുദ്ധി, ആന്തരിക വിശുദ്ധി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കുഴപ്പമാണ്. ഞാൻ പറഞ്ഞല്ലോ സഭയിൽ ഇങ്ങനെ ആൾക്കാർ ധാരാളം കയറി വന്നു, അങ്ങനെ മുന്നോട്ട് പോയി. AD 500 മുതൽ 1500 വരെയുള്ള കാലഘട്ടത്തെ, സഭയുടെ കാലഘട്ടം, ഇരുണ്ട കാലഘട്ടം എന്ന് വിളിക്കുന്ന ഡാർക്ക് ഏജ് ഓഫ് ദ ചർച്ച്, 500 മുതൽ 1500 വരെയുള്ള കാലഘട്ടം, ഏകദേശം 1000 വർഷങ്ങൾ. അന്നാണ് കോസ്റ്റ് ആൻഡ് എഫക്ട്, ഇന്റലക്ച്വൽ കപ്പാസിറ്റി വർദ്ധിച്ചു, മനുഷ്യൻ കണ്ടുപിടുത്തങ്ങളുടെ പുറകെ പോയി, ദൈവത്തെ വേണ്ടാന്ന് വെച്ചു. അതൊക്കെ നമുക്കതിൽ ഒരുപക്ഷെ അറിയാമായിരിക്കാം. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ക്രൂസേഴ്സ് വന്ന്, ക്രൂസേഴ്സ് അത് 1095 മുതൽ 1272 വരെയുള്ള കാലഘട്ടത്താണ് ക്രൂസേഴ്സ്. എന്താ നമ്മുടെ സ്ഥലമല്ല, ആര് പിടിച്ചോണ്ട് പോയെന്ന് പറയാം, അപ്പോസ്തലന്മാരൊക്കെ പിടിച്ചോണ്ട് പോയി, അവരൊക്കെ വർക്ക് ചെയ്ത് ഉണ്ടായ സ്ഥലമെല്ലാം എന്താ ഇസ്ലാമിക് ഇൻവേഷൻസ് ഉണ്ടായി, അതിലൂടെ അവരെല്ലാം പിടിച്ചോണ്ട് പോയി. ഹോളി സിറ്റി എന്ന് പറഞ്ഞ ഏഷ്യയിലേക്ക് ഉൾപ്പെടെ അന്ന് നടന്ന കൗൺസിൽ നടന്ന എല്ലാ സ്ഥലവും പിടിച്ചോണ്ട് പോയി. ഇവരങ്ങ് പിന്നെ സ്പെയിൻ വരെയുന്നു, സ്പെയിനിൽ വെച്ച് തടഞ്ഞു. എന്നിട്ട് അവസാനം ഇങ്ങനെ പോയാലെല്ലാം പോക്കാന്നല്ലോ സഭ മനസ്സിലായി, ചില ഭക്തിയൊക്കെ പറഞ്ഞോണ്ടാകട്ടോ, സാത്താൻ കയറാൻ കാരണം അത് വേറെ വിഷയം. അപ്പം അങ്ങനെയെല്ലാം പിടിച്ചോണ്ട് പോയപ്പോൾ സഭ അർബൻ 2 എന്ന് പറയുന്ന റോമൻ കത്തോലിക് ബിഷപ്പിന്റെ പോപ്പിന്റെ നേതൃത്വത്തിൽ അന്ന് പീറ്റർ ദ ഹെർമിറ്റ് എന്ന് പറയുന്ന ഒരു ഒരു ഹെർമിറ്റ് ഒരു സന്യാസിയുടെ നേതൃത്വത്തിൽ അന്നത്തെ കത്തോലിക്ക മതത്തിന് കൂടുതൽ പ്രാധാന്യമുള്ള എല്ലാ സ്ഥലത്തും പ്രസംഗിച്ചു, റെഡി ഫോർ എ വാർ, ദാറ്റ്സ് എ ഹോളി വാർ അഗൈൻസ്റ്റ് ഇസ്ലാം എന്നൊക്കെ പറഞ്ഞ സംഗതിയൊക്കെ കൊണ്ടുവന്നു. അങ്ങനെ ഇത്തു, അങ്ങനെ തിരിച്ച് നമ്മുടെ സ്ഥലം പിടിക്കാൻ വേണ്ടി നടത്തിയ 7 യുദ്ധങ്ങളുണ്ട്. 1095 എന്ന് പറഞ്ഞാൽ 1095 മുതൽ 1272 വരെ 7 കുരിശുദ്ധം നടന്നു. അതാണ് ക്രൂസേഡ്സ് എന്ന പേര്. ഞാൻ ഇത് പഠിപ്പിച്ചിട്ടേ ഒരു ദിവസം പരീക്ഷ ഇട്ടപ്പോൾ രണ്ട് ചങ്ങാതിമാർ എഴുതിയിരിക്കുക, ക്രൂസേഡ് എന്താണെന്നൊരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പോയി പറഞ്ഞിരിക്കുകയാണ്. ഒത്തിരി ആൾക്കാർ കൂടുന്ന ഭയങ്കര രോഗശാന്തി നടക്കുന്ന യോഗങ്ങളെയാണ് ക്രൂസേഡ് എന്ന് പറയുന്നത്. അതും ക്രൂസേഡാ, പക്ഷെ ഈ ക്രൂസേഡ് വേറെ ആയിക്കോട്ടോ, ഇത് കുരിശുദ്ധം. ഓക്കെ, ക്രൂസേഡ് ഓർത്തിട്ട് പാതി കേട്ടിട്ട് ഇങ്ങനൊന്നും പറഞ്ഞേക്കരുതേ, ഞാൻ വയസ്സുള്ള കാര്യം പറഞ്ഞത്. അപ്പൊ ശ്രദ്ധിക്കുക, ക്രൂസേഡ് ഈ രീതിയിലുള്ള ക്രൂസേഡുകൾ ഉണ്ടായി, അതിലൂടെ എന്ത് ചെയ്തു, കുറച്ച് രമ്യത ഉണ്ടായി. അന്ന് റോമൻ കത്തോലിക്ക ഓർത്തഡോക്സ് എന്ന് പറഞ്ഞതൊക്കെ 1054 മുതലേ പിണങ്ങി നിൽക്കുക ഉണ്ടായിട്ട്, ഈസ്റ്റും വെസ്റ്റും ആണ് പിരിഞ്ഞിരിക്കുക. അത് കഴിഞ്ഞപ്പോഴാണ് ഏകദേശം 40 വർഷം കഴിയുമ്പോഴാണ് ഈ ക്രൂസേഡ് ഉണ്ടാകുന്നത്. ഒരു കോമൺ ശത്രുവിനെതിരെ രണ്ടു കൂട്ടർ ഏകദേശം സഹരിച്ചു. സമയം പോകുന്നല്ലോ, അങ്ങനെ മുന്നോട്ട് ഇങ്ങനെ വന്ന് ഏകദേശമൊക്കെ സഭ ഐമേനികൾക്ക് സഭയിൽ അഭിപ്രായ സ്വാതന്ത്ര്യമൊക്കെ കിട്ടി, അങ്ങനെ ഐമേനികൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമൊക്കെ കിട്ടി, അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നപ്പോൾ ഈ കുരിശുദ്ധത്തിലൂടെ ഐമേനികൾ, അവരാണല്ലോ യുദ്ധം ചെയ്യുന്നത്, സാധാരണക്കാർ അല്ലേ, ലേറ്റി അവരാണ് യുദ്ധം ചെയ്യുന്നത്, പോപ്പിനും ബിഷപ്പിനും യുദ്ധം ചെയ്യാൻ അറിയില്ല. അപ്പൊ ഇവരാ യുദ്ധം ചെയ്തു, രാജാക്കന്മാരും പടയാളികളൊക്കെ ഐമേനികളാണ്, അല്ലെങ്കിൽ അവർക്ക് ലേറ്റി പീപ്പിളാണ്. അവർ ഈ കാര്യത്തിൽ അഭിപ്രായമൊക്കെ പറഞ്ഞു കുരിശുദ്ധം കഴിഞ്ഞപ്പോഴും എന്ത് ചെയ്തു, ഉപദേശപരമായ കാര്യങ്ങളെ അവർ എന്ത് ചെയ്തില്ല, വിട്ടുകൊടുത്തില്ല. അതും കയറിന്റെ കൂട്ടത്തിൽ എന്ത് ചെയ്തു, കിട്ടി ക്യാൻസൽ എന്നിട്ട് അവർ പറയാൻ തുടങ്ങി. അങ്ങനെ 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 കാര്യങ്ങൾ ബതിയാൻ തുടങ്ങി, ബൈബിൾ വായിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് നമ്മൾ വായിക്കുന്ന മാർട്ടിൻ ലൂതറിനെ പോലെ, ജോൺ വിക്ലിഫിനെ പോലെ, സുങ്ക്ലി എന്ന് പറയുന്ന മനുഷ്യനെ പോലെയൊക്കെയുള്ള അനേകം ആൾക്കാർ ഇരുന്നിട്ട് വലിയ നവീകരണത്തിന്റെ കാര്യം. അപ്പൊ അന്ന് ഉണ്ടായ ഒരു പ്രത്യേക ഗ്രൂപ്പാണ് പൈറ്റിസം, പ്യൂരിറ്റനിസം, ഇവാഞ്ചലിക്കൽ എവേനിക്കുന്നത്. ഇവരൊക്കെ നവീകരണത്തിന് പ്രധാന കാരണക്കാരാണ്. പ്യൂരിറ്റനിസം, അതാണ് എനിക്ക് പറയാൻ വന്നത്, പ്യൂരിറ്റനിസം ഭക്തി കുറഞ്ഞ ഒരു കാലഘട്ടം, ഞാൻ പറഞ്ഞല്ലോ 500 മുതൽ 1500 വരെയുള്ള കാലഘട്ടത്തിൽ ഭക്തിയില്ല, ദൈവഭയം കുറഞ്ഞു, ഡാർക്ക് ഏജായി, കണ്ടുപിടുത്തവും കോസാൻ എഫക്ട് എന്നൊക്കെ പറയുന്ന കാര്യകാരണങ്ങൾ പറയാൻ മനുഷ്യൻ ഓടിയപ്പോൾ ദൈവകൃപ എല്ലാം കുറഞ്ഞു, പ്രശ്നം വർദ്ധിച്ചു. എന്നാൽ പ്യൂരിറ്റനിസം, ശക്തി പ്രസ്ഥാനം, അതായത് പൈറ്റിസം എന്ന് പറയുന്ന സംഘടനകൾ, സമൂഹങ്ങൾ ഉയർന്നു വന്നു. പ്യൂരിറ്റനിസം വിശുദ്ധിക്ക് അധിക പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാരായിരുന്നു. അവരും ഭക്തി പ്രസ്ഥാനവും ഇവാഞ്ചലിക് എവേക്കിനിങ്ങിയൊക്കെയാണ് പിൽക്കാലത്ത് നവീകരണവും, പിന്നീട് നവീകരണത്തിന് ശേഷം പ്രൊട്ടസ്റ്റന്റ് സമൂഹവും, പിന്നെ മിഷണറി പ്രസ്ഥാനങ്ങൾ ഉണ്ടാകാനുള്ള കാരണം, അതിൽ പ്രധാന ഘടകം വരച്ചവരാണ് ആര്? പ്യൂരിറ്റനിസം. എന്താ പ്യൂരിറ്റനിസം? വിശുദ്ധിക്ക് അതീവ പ്രാധാന്യം കൊടുത്തൊരു സമൂഹം. എന്നാൽ ഇന്ന് അതിന്റെ കാര്യമൊക്കെ പോയി. അന്നത്തെ വിശുദ്ധന്മാർ വിശുദ്ധിക്ക് പ്രാധാന്യം കൊടുത്തു, ജനം മുന്നോട്ട് വന്നപ്പോൾ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങി, സഭയിൽ നവീകരണം ഉണ്ടായി, പ്രൊട്ടസ്റ്റന്റ് സമൂഹം ഉണ്ടായി, പിന്നെ മിഷണറി പ്രസ്ഥാനങ്ങൾ ഉണ്ടായി. പിന്നെയാണ് അതിനുശേഷമാണ് 1901 മുതൽ പരിശുദ്ധാത്മാവിന്റെ നിയോ പന്തക്കോസ്റ്റലിസം, അല്ലെങ്കിൽ നവീന പന്തക്കോസ് എന്ന് പറയുന്ന അനുഭവം വീണ്ടും ഉണ്ടായത്. അപ്പോൾ ദൈവം മനുഷ്യർ വിശുദ്ധിയിലേക്ക് വന്നപ്പോൾ, പ്രമാണത്തിലേക്ക് വന്നപ്പോൾ, ദൈവവും തന്റെ പ്രവൃത്തിയിലും ദൈവം ആക്റ്റീവായി തുടങ്ങി. സ്തോത്രം. എപ്പോൾ നമ്മൾ മടങ്ങി വരുമോ അപ്പോഴാണ് ദൈവം തന്നെ പ്രവർത്തിക്കുന്നത്. സ്തോത്രം. കൂടുതൽ വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഇവിടെ ശ്രദ്ധിക്കുക, പക്ഷെ ഇന്ന് വിശുദ്ധി എന്നൊക്കെ പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമല്ല. ഇന്ന് പാശ്ചാത്യ ലോകത്താലും നമ്മുടെ പൗരസ്വദേശത്തും നല്ല ഭക്തിയും വിശുദ്ധിയിലൊക്കെ ജീവിക്കുന്നവരെ അന്ന് വിളിക്കുന്ന ഹീസ് എ റിജിഡ് മാൻ, ഹീസ് എ പ്യൂരിറ്റനിസ്റ്റ്, പ്യൂരിറ്റനിസ്റ്റ്, പ്യൂരിറ്റനിസ്റ്റ്. എന്താ അത് പറഞ്ഞു? ഹേ, ഇവനൊരു പഴയ മനുഷ്യനാണല്ലോ, എന്താ വിശുദ്ധി? ഇങ്ങനൊക്കെ ഒരു റിജിഡ് മൈൻഡ് ആയാൽ ഇത് ലോകം വർദ്ധിച്ചില്ലേ? പണ്ടത്തെ ലോകമാണോ ഇന്ന്? ഇന്നും പഴയ മനസ്സുകൊണ്ട് ജീവിച്ചാൽ എങ്ങനാ എന്നൊക്കെ ചിന്തിക്കുന്ന ചിന്താഗതിക്കാരും ഒരുപക്ഷെ സഭയിലും കാണാം. കുറെ പ്രമാണത്തിന് വേണ്ടി, വിശുദ്ധിക്ക് വേണ്ടിയൊക്കെ നിന്നാൽ അത് പഴയ മനുഷ്യന്റെ ലക്ഷണമാണെന്ന് ചിന്തിക്കുന്ന ചിന്ത കാണാം. സഭയിൽ ഉപദേശകരമായ കാര്യത്തിൽ സ്റ്റിച്ച് കൊണ്ടുവന്നാലും ഒരു പക്ഷെങ്കിൽ പൊതുലോകം പറയും, ഓ ആ സഭയിലോട്ട് എങ്ങനെ പോകും, ഭയങ്കര ഉപദേശമാ. കാരണം അതെന്താ? പഴയ മനുഷ്യൻ, ആധുനിക രീതിയിലേക്ക് ചിന്തിക്കാൻ കഴിയാത്തവർ. ഞാൻ പറഞ്ഞു വരുന്നത് പ്യൂരിറ്റി, വിശുദ്ധിക്ക് പ്രാധാന്യവും പ്രമാണങ്ങൾക്ക് പ്രാധാന്യം വരി വന്നാൽ ഇന്ന് ലോകം വിളിക്കും അവനാരാ? പഴയ മനുഷ്യൻ. ആധുനിക യുഗം അവന് തിട്ടില്ല. ഇന്നത്തെ ലോകമനുസരിച്ച്, ലോകത്തിന്റെ പോക്കനുസരിച്ച് എന്ത് ചെയ്തിട്ടില്ല, അവൻ വളർന്നിട്ടില്ല എന്നൊക്കെ ആക്ഷേപിക്കുന്ന രീതി നമുക്ക് കാണാൻ കഴിയും. ഇനി ഒന്നിട്ട് കാര്യം ഞാൻ പറയാം. പ്യൂരിറ്റിയെ കുറിച്ചാണല്ലോ പറഞ്ഞത്. ഇന്ന് ചില കാര്യം പറഞ്ഞു ശ്രമിക്കുക. ഇന്ന് ലോകത്തിൽ നോക്കിയാൽ വിശുദ്ധി എന്നല്ലെങ്കിൽ ഹൃദയത്തിന്റെ ശുദ്ധി എന്ന് പറയുന്നത് ഒരു 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 കേവലം ആവശ്യമില്ലാത്തൊരു കാര്യമായി തീർന്നിരിക്കുകയാണ്. ഇന്നത്തെ ലോകം നോക്കിയാൽ, പത്രമാധ്യമങ്ങളൊക്കെ നോക്കിയാൽ, ഈവൻ ദ വെർജിനിറ്റി, വെർജിനിറ്റി, കന്യാകത്വം എന്ന് പറയുന്നത് ഒരു വിഷയമല്ലാതെ വന്നിരിക്കുക. അത് ഞാൻ പറഞ്ഞു വന്നാൽ അത് ഈവൻ പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും അതൊരു വിഷയമല്ല വന്നിരിക്കുകയാണ്. ഹോണസ്റ്റി, ഹോണസ്റ്റി, അത് തൊഴിൽ മേഖലയിൽ മാത്രമല്ല കുടുംബജീവിതത്തിലെ വിശ്വസ്തത, അതൊക്കെ കാറ്റിൽ പറപ്പിക്കുന്ന ഒരു കാലഘട്ടമായി ഇന്ന് തീർന്നിരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. പക്ഷെങ്കിൽ വിശുദ്ധ ബൈബിൾ വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യം, നമ്മുടെ ആന്തരിക വിശുദ്ധി എന്ന് പറയുന്നത് വളരെ 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 പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ന് എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന പോലും ഇന്ന് എന്താ ആധുനികതയുടെ ഒരു പ്രതിച്ഛായയായിട്ടാണ് കരുതിയിരിക്കുന്നത്. പക്ഷേ ദാറ്റ് ഇസ് സിൻ. അതുപോലെ തന്നെ പ്രീ മാരിറ്റൽ റിലേഷൻഷിപ്പും, ദൈവവചനത്തിന് വിരുദ്ധമായ, ദൈവവചനത്തിന് നിരക്കാത്ത എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് എന്തൊരു ഏത് രീതിയിലായിരുന്നാലും, പ്രീ മാരിറ്റൽ റിലേഷൻഷിപ്പ് ആയിരുന്നാലും, അതെന്താ? ദാറ്റ് ഇസ് സിൻ. അത് അഡ്വാൻസ്ഡ് വേൾഡിന്റെ ഒരു മുഖച്ഛായയാണ് ആര് പറയരുത്. ഞാൻ എന്തായാലും പറഞ്ഞു ചോദിച്ചാൽ നിശ്ചയമായിട്ടും വളരെ സൂക്ഷ്മതയോടെ ദൈവമക്കൾ പോലും ചിന്തിക്കുന്ന ദൈവഭക്തന്മാരുടെയും ദൈവമക്കളുടെ ഇടയിലും ഇന്നും ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായി വരുന്നത് കൊണ്ട് ഓർപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ദൈവവചനത്തിന്റെ, കുടുംബജീവിതത്തിന്റെ പുറത്തുള്ള എല്ലാ തെറ്റായ വചനത്തിന് നിരക്കാത്ത എല്ലാ ബന്ധങ്ങളും സിന്നാണെന്ന് കാണാൻ നമുക്ക് കഴിയണം. വിവാഹ ജീവിതത്തിന് മുമ്പുണ്ടാകുന്ന അങ്ങനെയുള്ള ബന്ധങ്ങളെയും സിൻ, പാപം എന്ന് കാണാൻ കഴിയണം. ഇതൊക്കെ സംഭവിക്കണമെങ്കിൽ ഇതൊക്കെ ഇതിന് ഒഴിഞ്ഞിരിക്കണം എന്തുണ്ടാകണം? പ്യുവർ ഇൻ ഹാർട്ട്, ഹൃദയം ശുദ്ധീകരിക്കപ്പെടണം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു കാലത്തും നമുക്കതിനെ ലൈറ്റ് ആക്കാൻ കഴിയില്ല. അതൊരു വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം തെറ്റായ ജീവിതത്തിൽ ഇന്നത്തെ ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു പറയുന്ന ഒരു പദമുണ്ട്, ലിബറേറ്റഡ് മൊറാലിറ്റി എന്നാണ് പറയുന്നത്. എന്താ ലിബറേറ്റഡ് മൊറാലിറ്റി? എന്താ ലിബറേറ്റഡ് മൊറാലിറ്റി? ധാർമ്മിക എന്നൊക്കെ പറഞ്ഞാൽ പണ്ടത്തെ പോലും ചിന്തിക്കരുതെന്നേ, ഇന്നത്തെ ലോകമല്ലേ. അപ്പൊ അത് നമ്മൾ ഈ രീതി ചിന്തിക്കണം എന്ന് പറഞ്ഞിട്ട് ഇന്ന് കുറച്ചുകൂടെ നവീകരിക്കപ്പെട്ട ധാർമ്മികത, നവീകരിക്കപ്പെട്ട ധാർമ്മികത, അതിനകത്ത് നമുക്കറിയാം പുഴുക്കുത്തുകൾ അതിനകത്ത് മുഴുവൻ ഉള്ളത് പുഴുക്കുത്തുകളാണ്. സ്തോത്രം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ലേഖനം എഴുതിയിട്ടാണ് അതിന് പോകുന്നിരിക്കുന്നത്. ഒരു കോഴിക്കോടുള്ള ഒരു മാസികയ്ക്ക് ഒരു ലേഖനം എഴുതിക്കൊള്ളത് അവരോട് ആവശ്യപ്പെട്ടു. പക്ഷെ കുടുംബജീവിതത്തിന്റെ സുസ്ഥിരതയെക്കുറിച്ചും അതുപോലെ തന്നെ ഡ്രഗ്സ് അഡിക്ഷൻ എന്ന് കൂടി വരുന്നുണ്ട്, ഈ മയക്കുമരുന്നിന്റെ ഉപയോഗം. അതുപോലെ തന്നെ ഈയിടെ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് ഒരു ഒരു ബില്ല് പാസ്സാക്കി അല്ലേ, അല്ലേ? ആ പിന്നെ
അതായത് ആണാണിനെ കല്യാണം കഴിക്കുക, പെണ്ണ് പെണ്ണിനെ കഴിക്കുക, സ്വവർഗരതി എന്നൊക്കെ പറയാം. ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് പാസ്സാക്കി ഇന്നത് ഭയങ്കര ഒരു കൂട്ടം ആൾക്കാർ ഭയങ്കര ആഘോഷമായി തീർന്നു. പക്ഷേ വിശുദ്ധ ബൈബിൾ എന്താ പറയുന്നത്? അത് നോക്കി പോകണ്ടേ? ഇപ്പം നിശ്ചയമായിട്ട് അത് പ്രധാന കാര്യമാണ്. നമുക്കറിയാം റോമാലേഖനം ഒന്നാം അധ്യായം പഠിക്കുമ്പോൾ വിശുദ്ധ ബൈബിളിന്റെ സ്റ്റാൻഡ് എന്താ? ഒന്നാം അധ്യായം 18 മുതൽ താഴേക്ക് വായിച്ചു, ഓടിച്ചു വായിച്ചു വിട്ടെ. 1:12 മുതൽ,
അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. ദൈവത്തെ കുറിച്ച് അറിയാവുന്നത് അവർക്ക് വെളിവായിരിക്കുന്നു. ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. അവന്റെ നിത്യശക്തിയും ദിവ്യത്വമായി അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവന്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് തന്നെ അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്തീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു.
ദൈവത്തെ അറിഞ്ഞു പക്ഷെങ്കിൽ ദൈവത്തോട് റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഓക്കേ, വ്യർത്ഥരായി വായിച്ചു.
അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായി പോയി. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇടജാതി എന്നിവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയത്തിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ തമ്മിൽ അവമാനിക്കേണ്ടതിന് അശുദ്ധിയിൽ ഏൽപ്പിച്ചു. ദൈവത്തിന്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ച് ആരാധിച്ചു.
അതുകൊണ്ട്
അവർക്ക് അവൻ എന്നേക്കും വാഴ്ത്തപ്പെട്ടവനാമേൻ. അതുകൊണ്ട് ദൈവം അവരെ അവമാനരാഗങ്ങളിൽ ഏൽപ്പിച്ചു. അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ഭോഗത്തെ സ്വഭാവ വിരുദ്ധമാക്കി കളഞ്ഞു. അതുകൊണ്ട് പുരുഷന്മാരും സ്വാഭാവിക സ്ത്രീഭോഗം വിട്ട് അന്യോന്യം കാമം ജലിച്ച് ആണോട് ആൺ അവലക്ഷണമായത് പ്രവർത്തിച്ചു. അങ്ങനെ അവർ തങ്ങളുടെ വിഭ്രമത്തിന് യോഗ്യമായ പ്രതിഫലം തങ്ങളിൽ തന്നെ പ്രാപിച്ചു.
ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിക്കാതെ വന്നപ്പോൾ ദൈവം അതിന്റെ ശിക്ഷ തങ്ങളിൽ തന്നെ ദൈവം ചെയ്തു കൊടുത്തു. അടുത്ത വാക്യം പ്രത്യേകിച്ച് വായിക്കേണ്ട, വായിച്ചു നിർത്തണം നമുക്ക്. അടുത്ത വാക്യം,
ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാഞ്ഞതിന് തക്കവണ്ണം ദൈവം അവരെ ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു.
മതി, കണ്ടോ, ദൈവം എന്തിനെ ഏൽപ്പിച്ചു? ദൈവത്തെ എങ്ങനെ ധരിക്കാൻ കഴിഞ്ഞില്ല അവർക്ക്? പരിജ്ഞാനത്തിൽ ധരിക്കാൻ മനസ്സില്ലാഞ്ഞതുകൊണ്ട് ദൈവം അവരെ നികൃഷ്ട ബുദ്ധി കേൾപ്പിച്ചു. അരുതാത്തത് ബൈബിൾ പറയുന്നു, ലജ്ജയായതിൽ അവർക്ക് എന്തുന്നു? മാനം തോന്നുന്നു. ഞാൻ വളരെ ശക്തമായിട്ട് ആ ആർട്ടിക്കിൾ എഴുതി. വിശുദ്ധ ബൈബിൾ ദൈവത്തിന്റെ സദാചാര ബോധത്തിനെതിരെ സുപ്രീം കോർട്ട് നിയമം ഉണ്ടാക്കിയാലും ദൈവകോടതിയുടെ മുമ്പിൽ സുപ്രീം കോർട്ടും കുറ്റവാളിയായി നിൽക്കുകയാണ് എന്ന് തന്നെ എഴുതിവെച്ചിട്ടുണ്ട്. അങ്ങനെ ദൈവകോടതിയുടെ മുമ്പിൽ സുപ്രീം കോർട്ടും കുറ്റവാളിയാണ്. ഒരിക്കലും അത് തെറ്റായ സംഗതിയാണ്. ആധുനികതയുടെ കുത്തൊഴുക്കിൽ ഇതൊക്കെ അനുവദിക്കപ്പെടുമ്പോൾ ഓർക്കുക, ദൈവത്തെ പരിജ്ഞാനത്തെ സ്വീകരിക്കാൻ കഴിയാതെ വന്നപ്പോൾ ദൈവം ഒരു അപമാനരാഗങ്ങൾ ഏൽപ്പിച്ചു. സത്യത്തെ പരിജ്ഞാനത്തോടെ സ്വീകരിക്കാൻ കഴിയ വന്നപ്പോൾ ദൈവം അവരെന്ത് ചെയ്തു? അരുതാത്ത യുവാൻ അവരെന്ത് ചെയ്തു? നികൃഷ്ട ബുദ്ധി ഏൽപ്പിച്ചതാ. അപ്പോൾ ഇത് സത്യത്തിൽ ഒരു കാര്യം കൂടെ പറയാം, ഇത് ലോകത്തിൽ പുറമേ ലോകത്തിൽ മാത്രമല്ല നടക്കുന്നത്, സഭയ്ക്കുള്ളിലും തെറ്റായ കാര്യങ്ങൾ നടപടികൾ ഉണ്ട് നിശ്ചയമായിട്ടുണ്ട്. അതുകൊണ്ട് വളരെ വളരെ കെയർഫുള്ളായ ഒരു മേഖലയാണത്. അത് അവിടെ നിൽക്കാം. നമുക്ക് അതിനെ കുറിച്ച് കുറച്ച് സമയമില്ല. ഒരു ഒരു ഫാമിലി കൗൺസിലിംഗ് അല്ലെങ്കിൽ പ്രീ മാറിറ്റൽ കൗൺസിലിംഗ് ഒക്കെ എടുക്കുമ്പോൾ ഞാൻ എൻ്റെ ഒരു ഒഫീഷ്യൽ ആളൊന്നുമല്ല കേട്ടോ, ഞാൻ പറഞ്ഞേക്കാം, ഞാൻ എൻ്റെ ഒഫീഷ്യൽ. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ക്ലാസ് വേണമെങ്കിൽ നിങ്ങൾക്ക് നിശ്ചയമായിട്ടും കൗൺസിലിങ്ങിൽ നല്ല PhD ഒക്കെ ഉള്ള ഐസക് റഹ്മാൻ സാറോ ജേക്കബ് മാത്യു സാർ എന്ന് പറയുന്ന നമ്മുടെ ICF പഴയ സെക്രട്ടറി, അദ്ദേഹം സ്റ്റേറ്റ്സിലാണ്. അങ്ങനെയുള്ള ആൾക്കാരെ, അവരെ മാസ്റ്റർ ജെ മൊറൈസ്, ഇവരൊക്കെയാണ് ഒഫീഷ്യൽ കൗൺസിലിംഗ്. ഞാൻ പറഞ്ഞ കൗൺസിലിംഗ് ഇത് ക്ലാസ്സിലെ കാര്യം പറഞ്ഞല്ല, നമുക്ക് കൗൺസിലിംഗ് വേണമെന്ന കാര്യമല്ല. പക്ഷേ അത് അവയർനെസ് സ്കൂളിൽ കിട്ടണമെങ്കിൽ, പക്ഷേങ്കിൽ സ്വാഭാവിക തരത്തിൽ ഇതിനോട് പറയേണ്ട ഭാഗമായതുകൊണ്ട് ഞാൻ അത്രയും കാര്യം പറഞ്ഞു തന്നു. അപ്പം വളരെ വളരെ ദ പ്യൂരിറ്റി ഓഫ് ദ ഹാർട്ട് എന്ന് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഈ ഹൃദയം ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട്, ദൈവത്താൽ ശുദ്ധീകരിക്കപ്പെട്ട്, ദൈവിക സ്വഭാവത്തോട് നമ്മൾ അനുഭവപ്പെട്ട് അതിൽ നിന്ന് വരുന്നതെല്ലാം എന്തായിരിക്കണം? സംശുദ്ധമാകണം. ജീവിതത്തിൽ എന്തോ സംഭവിച്ചാലും വിശുദ്ധ വചനം നിരക്കാത്ത ഒരു ഒരു കാര്യത്തിൽ നമുക്ക് ഇടപെടാൻ പാടില്ല. ഇന്ന് ശുശ്രൂഷയുടെ ഇടയിലാണെങ്കിൽ പോലും, ദൈവേനത്തിനിടയിലാണെങ്കിലും ഇന്ന് ഒത്തിരി ഒത്തിരി പ്രശ്നമുണ്ട്. പറയേണ്ട മറ്റൊരു കാര്യമാണ് ഡിവോഴ്സ്. ഡിവോഴ്സ് അല്ലേ, ഡിവോഴ്സ് ഒരു വലിയ പ്രശ്നമാണ്. ഡിവോഴ്സിന് വളരെ വ്യക്തമായ സ്റ്റാൻഡ് നമുക്കുണ്ട്, ബൈബിളുണ്ട്. ഇല്ലെന്ന് ആരും ചിന്തിക്കരുത്, ഡിവോഴ്സിന് വളരെ വ്യക്തമായ സ്റ്റാൻഡ് വിശുദ്ധ ബൈബിളിലുണ്ട്. ഇന്ന് സഭകളിൽ പോലും, പന്തക്കോസ്ത സഭകളിൽ പോലും ഡിവോഴ്സ് എന്നൊരു ഒരു സാധാരണ സംഭവമായി തീർന്നിരിക്കുക. വിശ്വാസികൾക്ക് പോലും ഡിവോഴ്സ് വലിയ പ്രശ്നമല്ല. അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എല്ലാം എന്റെ കയ്യിലുണ്ട്. ഞാൻ ഈ വരുന്നതിന് മുമ്പ് പത്രത്തിൽ വന്നൊരു പ്രധാന കാര്യമാണ്. ഇന്നിപ്പോ കേരളത്തിൽ 8 കുടുംബ കോടതിയുണ്ട്, 9 ഉണ്ടായി. 4.5 വർഷത്തിനുള്ളിൽ, അതായത് 4 വർഷം 1.5 മാസത്തിന് മുമ്പുള്ള കാര്യമാണ്, 4.5 വർഷത്തിനുള്ളിൽ 5 5 2 5 5 2 5 5 54,525 കേസുകളാണ് കൊച്ചു കേരളത്തിൽ ഡിവോഴ്സിന്റെ ഇതിൽ ഫയൽ ചെയ്യപ്പെട്ടത്. നോക്കണേ, കൊച്ചു കേരളത്തിലെ കാര്യം, 4.5 വർഷത്തിനുള്ളിൽ ഓരോ ദിവസവും 37 ഡിവോഴ്സാണ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. അപ്പൊ ശ്രദ്ധിക്കണേ, അഭിമാന പ്രശ്നം ഓർത്ത് ഡിവോഴ്സ് ചെയ്യാതെ തമ്മിൽ മിണ്ടാതെ ജീവിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ എത്ര ഉണ്ടെന്ന് അറിയാമോ? അറിയാമോ? തമ്മിൽ മിണ്ടുന്നില്ല. ഇനി മുറികളിൽ കിടക്കുന്ന എത്ര കുടുംബങ്ങളുണ്ടെന്ന് അറിയാമോ? അവരൊക്കെ അഭിമാന പ്രശ്നമുള്ളതുകൊണ്ട് പുറത്തേക്ക് വന്നിട്ടില്ലെന്നേ ഉള്ളൂ. അങ്ങനെ ചിന്തിച്ചാൽ അയ്യോ, എണ്ണമറ്റ സമൂഹം. എന്താ അതിന്റെ കാര്യം? ഒരു കാലഘട്ടത്തിൽ കുടുംബമൊക്കെ വളരെ വളരെ പരിപാലനമായി സൂക്ഷിക്കപ്പെട്ട നമ്മുടെ നാട്, നമ്മുടെ ഇന്ത്യ ഇന്ന് ഇതിലൊക്കെ വളരെ വളരെ മുമ്പിൽ. കേരളമാണ് ഏറ്റവും കൂടുതൽ പ്രശ്നത്തിൽ നിൽക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ഇന്ന് വളരെ വളരെ തകർന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇന്ന് മനുഷ്യൻ ഇങ്ങനെ മലർത്തിയിരിക്കുന്നു. മലയാളി പിരിയാൻ വേണ്ടിയാണോ ആണോ ഒന്നാകുന്നത് എന്നൊരു തലക്കെട്ടിലൊരു പത്രവാർത്തം. പിരിയാൻ വേണ്ടിയാണോ ഒന്നാകുന്നത്? അപ്പൊ അത്രയ്ക്കൊരു ഭീകരമായ വിഷയമാണ്. സഭയിൽ പോലും ഇരുന്നുണ്ട്. ഡിവോഴ്സ് എന്നൊരു വലിയ പ്രശ്നമാണ്. ഉദ്ദേശിമാർക്ക് പോലും കീറാമുട്ടിയായ വിഷയമാണ്. ഈയിടെ ഒരാളെ വിളിച്ചു, എനിക്ക് ഇങ്ങനെ വിഷയമുണ്ട്. ഞാനിപ്പോ സക്ഷം ഭാഷ അറിയില്ല, വരണ്ട സഭയെന്ന് വിളിച്ചു. ഇതൊന്നും കൈകാര്യം ചെയ്തു കല്യാണം നടത്തി തരണം എന്ന് പറഞ്ഞു. അമ്മ എന്നെ പൊന്നച്ച ഇങ്ങോട്ട് വന്നേക്കത്തെ, ഇങ്ങോട്ടൊന്ന് പൊക്കോളം പറഞ്ഞു. അപ്പം ഡിവോഴ്സ് ആയിട്ട് വേറെ കല്യാണം. ഇപ്പൊ ഒത്തിരി വലിയ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഞാനൊരു കാര്യം എന്താ പറയുന്നത് അറിയോ, ഇതിനകത്ത് ഒത്തിരി കാര്യം അനലൈസ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് കേട്ടോ. പലതും എല്ലാം ഒരേ രീതി എടുക്കാൻ പറ്റത്തില്ലെങ്കിലും പോലും ചിലതൊക്കെ പ്രത്യേകം പഠിക്കേണ്ട കാര്യങ്ങളുണ്ടേ പോലും, ദൈവമക്കൾ ഒരിക്കലും 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 വചനം പറയുന്നു, വചനം പറയുന്നുണ്ട്, സന്ധ്യയ്ക്ക് മുമ്പ് എന്ത് ചെയ്തോണം? എന്തെങ്കിലുമൊക്കെ കുടുംബത്തിലൊക്കെ സൗന്ദര്യപ്പണക്കൊക്കെ ഉണ്ടാവും. ചെറിയോടെ ഒരാൾ പറഞ്ഞു, സൗന്ദര്യപ്പണക്കം ആണ് കുടുംബത്തിന് സൗന്ദര്യം എന്ന് പറഞ്ഞു. എന്തായിക്കോട്ടെ, സൗന്ദര്യപ്പണം സൗന്ദര്യപ്പണക്കം ആണ്. ചെന്നേരൊക്കെ പിണക്കായി ഒന്ന് ഇന്ന് 20 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ പിന്നെ ആണുങ്ങളാ പെട്ടെന്ന് ഒരു മിണ്ടുന്നതാ പറയുന്നത് കേട്ടോ. അങ്ങനെ സൗത്തുപോയ പറയുന്നത്, അതിന് ചുമ്മാ തമാശ രൂപത്തിലൊക്കെ ഉദ്ദേശിമാര് പറയും, മനുഷ്യനെ ആ മനുഷ്യൻ ഉണ്ടാകും മണ്ണുകൊണ്ടാണ്, സ്ത്രീ അസ്ഥി എന്നാ ഉണ്ടാക്കിയത്, അസ്ഥി കുറച്ചുകൂടെ ഘനമുണ്ടെന്നൊക്കെ പറയും. എന്തോ ആയിക്കോ, നമുക്കറിയത്തില്ല. എന്തോ പെട്ടെന്ന് പുരുഷന്മാരാണ് അതിനകത്ത് കൂടുതൽ ഇതിലിരിക്കുന്നത്. അതുകൊണ്ട് സ്ത്രീ ഒന്നുമല്ല, അവർക്ക് അവർക്ക് ഒത്തിരി പ്രാരാബ്ദ ബുദ്ധിമുട്ടുകൊണ്ട് അവരെ മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട്, അവരെ വിഷമങ്ങളെ മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടാണ് പെട്ടെന്ന് ഉള്ള കാര്യം. എന്തായാലും ഓക്കെ, അങ്ങനെ ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞത് കൊച്ചു കാര്യങ്ങൾക്കൊക്കെ പിന്നെ നിയന്ത്രണമില്ലാതുള്ള സംഭാഷണങ്ങൾ, പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥനയില്ലാത്ത അനുഭവങ്ങൾ, വിട്ടുകളയാനുള്ള പ്രശ്നം വിട്ടുകളയാനില്ല. അപ്പൊ നമ്മൾ കൊച്ചു കാര്യത്തിനോട് അമിത പ്രാധാന്യം കൊടുക്കുന്നു. ഒന്നിച്ച് പ്രാധാന്യം അണ്ടർസ്റ്റാൻഡ് ആൻഡ് അഡ്ജസ്റ്റ് എന്നൊരു സംഗതിയുണ്ട്. തമ്മിൽ എന്ത് ചെയ്യാം, മനസ്സിലാക്കുക, എന്ത് ചെയ്യാം, പിന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. ഇതൊക്കെ ഒത്തിരി കാര്യങ്ങളാണ്, അവിടെ നിർത്തിയാം, അതിനെ പ്രത്യേകിച്ച് ഞാൻ പോകുന്നില്ല. അപ്പം അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ അനുഭവം ഉണ്ടെങ്കിൽ അതൊക്കെ പ്രാർത്ഥിച്ച് ക്ഷമിക്കാനും സഹിക്കാനും, പിന്നെ സഹിച്ചുകൊണ്ട് ഒരാളങ്ങ് ജീവിക്കുക, ഒരാള് മേൽക്കൈ എടുക്കുന്നത് അത് ശരിയൊന്നുമല്ല. തുറന്നു സംസാരിക്കുക അത് പറഞ്ഞപ്പോ എനിക്കൊരു പ്രയാസം തോന്നി എന്ന് നമ്മുടെ തുറന്നു പറയാം, ആ അങ്ങനെ ഉണ്ടായോ, ഞാൻ ചിന്തിച്ചില്ല കേട്ടോ. സി തീർന്ന വിഷയം, ഒത്തിരി കാര്യങ്ങളുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് വളരെ പരിപാലനമായി ഇത് സൂക്ഷിക്കേണ്ട ഒരു ജീവിതമാണ് കുടുംബ ജീവിതം. ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഒരിക്കലും ഒരിക്കലും ഡിവോഴ്സ് എന്ന ഭാഗം ചിന്തിക്കാനും പറ്റില്ല. കാരണം ദൈവം കൂട്ടി യോജിപ്പിച്ചതിനെ മനുഷ്യനെ വേർപിരിക്കാനും കഴിയില്ല. ദൈവം കൂട്ടി യോജിപ്പിക്കുന്നു, പ്രമാണം കൂട്ടി യോജിപ്പിക്കുന്നു, ഉഭയസമ്മതത്താൽ കൂട്ടി യോജിപ്പിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട കാര്യം. ഈയിടെ അമേരിക്കയിൽ ഒരു പാസ്റ്ററൊക്കെ നടന്ന സംഭവം കൊച്ചു കേരളത്തിൽ, ഞങ്ങൾ കല്യാണത്തിൽ പറയാറുണ്ട്, ഈ പ്രശ്നിക്കും പറയാറുണ്ട്. ഏതൊരു പാസ്റ്റർ വളരെ പാസ്റ്ററോട് അമേരിക്കയിൽ നിന്നുള്ള ഒരു പെന്തക്കോസ്റ്റ് പിതാവ് കരഞ്ഞു വിളിച്ചെഴുതിയ ഒരു കത്ത അദ്ദേഹം എഴുതിയ. പാസ്റ്റർ പണ്ടൊക്കെ നമ്മൾ പെന്തക്കോസ്റ്റുകാര് കർത്താവ് വിശ്വാസത്തിൽ അതേ വിശ്വാസ തീവ്രത നിൽക്കുന്ന ഒരു കുട്ടിയെ കിട്ടാൻ വേണ്ടിയല്ലേ പ്രാർത്ഥിക്കുന്നത് എന്ന് ചോദിച്ചിട്ട് പിന്നെ പറഞ്ഞു, പിന്നെ അത് സമുദായക ആണെങ്കിലും കുഴപ്പമില്ല, ക്രിസ്ത്യാനിയായും അതിപരിചയായുണ്ടായി. എന്നാൽ എന്റെ മകന്റെ കാര്യം ഞാൻ വേദനയോട് പറയുന്നു, ഞങ്ങൾ എത്ര വർഷമായിട്ട് അമേരിക്കയിലാണ്, എന്റെ മകൻ ഒരു പെൺകുട്ടിയെ തന്നെ, വിശ്വാസിന്ന് ഒന്നും എഴുതിയില്ല, ഒരു പെൺകുട്ടിയെ തന്നെ വിവാഹം കഴിക്കാൻ പാസ്റ്റർ കടന്നിലൂടെ പ്രാർത്ഥിക്കണേ എന്നാണ് പ്രാർത്ഥന വാചകം. സോ അതിന് ഗേ എന്നൊക്കെ പറയല്ലേ നിങ്ങൾക്ക് അറിയാം. അപ്പൊ ശ്രദ്ധിക്കുക, വളരെ ഇതിലേക്ക് പോവാ. അപ്പൊ നിശ്ചയമായിട്ട് ദൈവമക്കളായി നമ്മൾ ഇതിനൊക്കെ ഈ നമുക്കൊക്കെ നൽകാനുള്ള കാര്യം പറയാൻ ഭയങ്കര അർത്ഥം അല്ലേ, ഈ അർത്ഥം എന്തായത്? അതൊക്കെ മാറ്റി വെച്ചിട്ട് കുടുംബകാര്യം വളരെ ക്ലോസ് ആയിട്ട് സംസാരിക്കുന്ന പ്രീ മാരിറ്റൽ ക്ലാസ്സുകൾ, കത്തോലിക്കൊക്കെ നല്ല സിസ്റ്റം ഉണ്ട് കേട്ടോ. അച്ഛന്മാരെ കല്യാണം കഴിച്ചാൽ അല്ലെങ്കിൽ പോലും എന്നാലും അവർക്ക് സിസ്റ്റമുണ്ട്. പ്രീ മാരിറ്റൽ ക്ലാസ്, വിവാഹത്തിന് മുമ്പ് ഉത്തരവാദിത്തങ്ങൾ, പ്രമാണം എന്താ, കാര്യങ്ങൾ എന്താന്നൊക്കെ അവർക്ക് ക്ലാസ് എടുക്കാറുണ്ട്. നിശ്ചയമായിട്ടും നാം പണ്ടക്കോസ്റ്റുകൾക്ക് ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒത്തിരി കുഴപ്പങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് നിശ്ചയമായിട്ട് അങ്ങനെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ അറേഞ്ച് ചെയ്തോണം. അതിനുള്ള നല്ല ഭരപ്രാപ്തന്മാരെ ആൾക്കാരെ ആരാന്ന് ചോദിച്ചാൽ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞത് നമ്മുടെ സമയത്ത് ഒരു പക്ഷേ ആവശ്യമില്ലായിരിക്കും, പക്ഷേ നിശ്ചയമായിട്ടും ഈ ലോകത്തിന് ആവശ്യമുണ്ട്. അതുകൊണ്ട് അവർ അത്യാവശ്യം ഒരു അറിവ് നിശ്ചയമായി ഈ കാര്യത്തിൽ നമുക്ക് ആവശ്യമാണെന്ന് പറഞ്ഞ് ഞാൻ ഭാഗം വിടുക. അതുകൊണ്ട് അപകടകരമായ ഒരു ഭാഗമാണ്, ഇതെല്ലാം കേന്ദ്രീകരിക്കപ്പെട്ടിരുന്ന ഒരു ഭാഗം. കർത്താവ് ഇതെല്ലാം കൂടെ ചേർത്തോണ്ട് പറയാണ്, എന്താ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. അവരാ എന്ത് ചെയ്യും? അവരെ ദൈവത്തെ കാണും, അവരെ ദൈവത്തെ കാണും, അവരെ ദൈവത്തെ കാണും. നമുക്ക് ദൈവത്തിന് പറയാം, കർത്താവെ സംശുദ്ധമായ ഹൃദയം എനിക്ക് തരണമേ. ദാവീദ് ജീവിതത്തിൽ പാപം ഉണ്ടായപ്പോൾ ദാവീദ് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, 51:10. നിർമ്മലമായ ഒരു ഹൃദയം എന്നെ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവ് എന്ന് പറഞ്ഞാൽ ഈ കർത്താവ് ആത്മാവ് വന്നു പഴയ ആത്മാവ് വന്നും പോയി നിന്നു, അതാണ് ഉദ്ദേശിക്കുന്നത്. അല്ല പരിശുദ്ധാത്മാ എന്നിൽ വസിക്കുന്ന ഇടയ്ക്ക് വന്നും പോയി നിൽക്കും. അനോ അതല്ല, കർത്താവേ ഒരു സ്ഥിരതയുള്ള ഒരു ജീവിത അനുഭവം, ക്രമം, ആ ഒരു അനുഭവം എനിക്ക് തരണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. സ്ഥിരമായ ഒരു ആത്മാവിനെ പുതുക്കണമേ എന്ന് പറഞ്ഞാൽ അസ്ഥിരത എന്നിൽ മാറിപ്പോകട്ടെ, സ്ഥിരതയുള്ള ഈ അനുഭവത്തിന് വേണ്ടി ഞാൻ കൊതിക്കുന്നു എന്നുള്ള അനുഭവമാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണത്. നിങ്ങൾ ആ ഭാഗം പറഞ്ഞ നമ്മളെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഭാഗം, ഹൃദയശുദ്ധിയുള്ള ഒരു ഭാഗം. അതുകൊണ്ട് 119:11, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിപ്പാൻ നിന്റെ വചനം ഞാൻ എന്റെ ഹൃദയത്തിൽ എന്ത് ചെയ്യുന്നു? സംഗ്രഹിക്കുന്നു. അപ്പൊ നിങ്ങൾ പറയും, അയ്യോ ഒത്തിരി പണ്ഡിതന്മാരും സഭാനേതാക്കന്മാരൊക്കെ തെറ്റിട്ടില്ലേ, ക്രൂസേഡുകാർ തെറ്റിട്ടില്ലേ, ശരിയാ? പക്ഷെ എന്താണെന്നറിയോ, ചിലരെ ഉപവാസം എടുത്തു. എങ്ങനെയാണെന്നറിയോ, ആണ്ടിൽ ഒരു 21 ദിവസം, ഒരു 40 ദിവസം. എനിക്ക് തോന്നുന്നു അതിനേക്കാൾ കുറച്ച് അതിരുന്നോ, പക്ഷേ അതിനേക്കാൾ കുറച്ചൊക്കെ നല്ലത് എനിക്ക് തോന്നുന്നു. എന്നോട് ദൈവം എനിക്ക് പറയുകയും ചെയ്തു, എല്ലാ ആഴ്ചയിലുള്ള കൊച്ചു കൊച്ചു ഉപവാസം അല്ലേ, എല്ലാ ആഴ്ചയിലുമുള്ള കൊച്ചു കൊച്ചു സൺഡേ ഒക്കെ നമ്മൾ രാവിലെ, അതല്ല ഉദ്ദേശിക്കുന്നത്. ഒരു ദിവസം ഫുള്ള് ഇല്ല, 1-2 ദിവസം ഹാഫ് ഡേ, മാസത്തിൽ ഒരു 3, ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയി പോയിക്കൊണ്ടിരിക്കുക. 2 ദിവസം ഹാഫ് ഡേ എന്നേ, രാവിലെ എന്നിട്ട് കുറച്ച് ഉപവാസം കാണെങ്കിൽ കുറച്ച് ഒരു ഏകാരതല്ല, കുറച്ച് അർപ്പിതമായ ടൈം നമ്മൾ കണ്ടെത്തുമല്ലോ, അതിന് അതാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് 1-2 ദിവസം ഒരു ഹാഫ് ഡേ ഉപവാസം, രാവിലെ എന്നിട്ട് കുറച്ച് നേരം ദിവസത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക. എല്ലാ ദിവസവും ഉണ്ടാകണം, അതിൻ്റെ നമുക്ക് ലാസ്റ്റ് ക്ലാസ് വരുന്നുണ്ട്, ക്വയറ്റ് ടൈമിനെ കുറിച്ച് പറയുന്നുണ്ട് ആയിരിക്കാം. പിന്നെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരു ദിവസം ഫുൾ ഡേ വൈകിട്ട് കഴിച്ചുകൊണ്ട് ഉപസിക്കണം. മാസത്തിൽ ഒരു 3 ഡേയ്സ് ഒരു വെള്ളിശ്ശേരി ഞായറൊക്കെ ഉപസിക്കുന്നത് നല്ലതാണ്. ഇതിങ്ങനെ കണ്ടിന്യൂസ് പ്രോസസ്സ് ആണെങ്കിൽ നമ്മൾ എപ്പോഴും എന്തായിരിക്കും ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കും. ആണ്ടിൽ ഒരിക്കലും 21 ഇരുന്നു, പിന്നെ 40 ഇരുന്നു, പിന്നെ വിവാഹവും ഇല്ല, പ്രാർത്ഥനയില്ല, പിന്നെ ഒരു സമ്മർ വെക്കേഷൻ വരും, പിന്നെ ഒരു 21 ഇരുന്നു, അതൊരു ഒരു അകിലിരുന്നു. പക്ഷേങ്കിൽ ഈ കൊച്ചു കൊച്ചു എല്ലാ ആഴ്ചയിലും ഉപവാസം നമുക്ക് വലിയ ജീവനപ്പം. കൺസിസ്റ്റന്റ് പ്രയർ ആൻഡ് ഫാസ്റ്റിംഗ് ഒക്കെ നമുക്ക് വളരെയധികം, അപ്പൊ അതൊരു വളരെ നല്ല കാര്യം. ഇത്രയൊക്കെ പറഞ്ഞാൽ അവർ ശരിക്കും ആത്മീയത്തിൽ കുഴപ്പമില്ലാതെ പോകാൻ, അത് പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെന്ന് ഞാൻ പറയുന്നു. അങ്ങനെ ഉണ്ടായാൽ നമ്മുടെ ഹൃദയം എന്തായിരിക്കും? സംശുദ്ധമായിരിക്കും എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, 7
വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. പീസ് മേക്കേഴ്സ്, ഒരുവൻ തന്നോട് തന്നെ സമാധാനമുള്ളവനല്ലെങ്കിൽ, അല്ല, ഒരുവൻ ദൈവത്തോട് സമാധാനമുള്ളവനല്ലെങ്കിൽ അവൻ തന്നോട് തന്നെ സമാധാനമുള്ളവനായിരിക്കില്ല. ഒരുവൻ തന്നോട് തന്നെ സമാധാനമുള്ളവനല്ലെങ്കിൽ ആരോട് സമാധാനം ഉണ്ടാകത്തില്ല. അറിയോ പ്രമാണം അറിയോ? If you are right with God, you will be right with yourself. Then automatically you will be right with your fellow beings. അത് വലിയൊരു തത്വം ആകട്ടോ, മനസ്സിലായി എല്ലാവർക്കും. നമ്മൾ ദൈവത്തോട് സമാധാനമുള്ളവരാണെങ്കിൽ നമ്മൾ നമ്മളോട് തന്നെ ആയിരിക്കും സമാധാനമുള്ളവനായിരിക്കും. നമുക്ക് നമ്മളെ തന്നെ സമാധാന ബന്ധത്തിൽ കാക്കും, എച്ചാഭങ്ക നമ്മളെ കുറിച്ച് തന്നെ, നമ്മൾ തന്നെ നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഓ, അതിന് ഐഡന്റിറ്റി ക്രൈസിസ് എന്നൊക്കെ വേണം പറയാം അല്ലെ, ഐഡന്റിറ്റി ക്രൈസിസ്. നമ്മൾ തന്നെ നമ്മൾ അംഗീകരിക്കുന്നില്ല, നമുക്ക് തന്നെ ഒരു പീസ് ഇല്ല ഉള്ളിൽ, ദൈവത്തോട് പീസ് ഇല്ല. അതാ പ്രധാനം ഇങ്ങനെ പറയാറുണ്ടല്ലോ, കൈയിൻ ദൈവത്തോട് ബന്ധം അറ്റപ്പോൾ തന്നെ സഹോദരനോട് എന്ത് ചെയ്തു? ബന്ധം അറ്റു. കൈയിന്റെ ദൈവീക ബന്ധം നഷ്ടപ്പെട്ടപ്പോൾ അവനെ സഹോദരനെ സഹോദരനായി കാണാൻ പറഞ്ഞില്ല, മോനെ മക്കളെ വാടാ നമുക്ക് വയലി വരെ പോകാം, അവിടെ എന്തിനാ കൊണ്ടുപോയി ആ മോനെ മക്കളെയൊക്കെ എന്തിനാ വിളിച്ചത്? കൊല്ലാനായിരുന്നു. ദൈവത്തോട് സമാധാനവും ബന്ധവും നഷ്ടപ്പെട്ടപ്പോൾ അവന് സഹോദരനോടുള്ള സമാധാനവും നഷ്ടപ്പെട്ടു. ശ്രദ്ധിക്കണം, ഇഫ് യു ആർ റൈറ്റ് വിത്ത് ഗോഡ്, ദൈവത്തോട് സമാധാനം നമുക്കുണ്ടെങ്കിൽ നമുക്ക് തന്നെ നമ്മോട് സമാധാനം ഉണ്ടാകും, നമ്മോട് സമാധാനം ഉണ്ടെങ്കിൽ നമ്മുടെ സമൂഹവുമായി സമാധാനം ഉണ്ടാകും. ഇവിടെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയുന്നത്, ഒന്ന്, നമുക്ക് നമ്മൾ തന്നെ സമാധാനം ഉണ്ടാകണം. അറ്റ് ദ സെയിം ഡേ വി ഷുഡ് ബി ദ പ്രൊമോട്ടർ ഓഫ് പീസ്. അതാണ് പ്രധാനമായി മനസ്സിലാക്കുന്നത്. ഒന്ന്, നമ്മൾ തന്നെ സമാധാനം ഉണ്ടാകണം, പിന്നെ സമാധാനത്തെ പ്രൊമോട്ട് ചെയ്യുന്ന, എന്ത് ചെയ്യുന്ന, പ്രൊമോട്ട് ചെയ്യുന്ന എന്താ ഉണ്ടാക്കുന്നവർ, അതിന്റെ നിലനിർത്തുക എന്നുള്ളതിൽ കുറച്ച് വ്യത്യാസമാണ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞത്. അതിന്റെ ഭാവമേ വരാം നമുക്ക്. പ്രൊമോട്ടറാ, അത് നമ്മളെ ഉദ്ദീപിക്കുക, അല്ലെങ്കിൽ അത് ഉണ്ടാകാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, അധ്വാനിക്കുക, അതിനെ പ്രോത്സാഹിപ്പിക്കുക, പ്രൊമോട്ട് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. സമാധാനം ഉണ്ടാകാൻ നമ്മൾ എന്ത് ചെയ്യുക, ഉദ്ദീപിക്കുക മറ്റുള്ളവരെ. അത് വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമ്മളെ ഉള്ളിൽ തന്നെ വിദിൻ അവർ ഹാർട്ട് വി ഷുഡ് ഹാവ് ദ ഫെയ്ത്ത്, ബട്ട് സെയിം ടൈം വി ഷുഡ് ഹാവ് ദ പ്രൊമോട്ടർ, വി ഷുഡ് ബി ദ പ്രൊമോട്ടർ ഓഫ് ദ പീസ്. മറ്റുള്ളവരുടെ സമാധാനം ഉദ്ദീപിപ്പിക്കുന്ന, ഉളവാക്കുന്ന ഒരു വ്യക്തിയായി നമ്മൾ തീരണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. നിശ്ചയമായിട്ടും അതൊരു പ്രധാനപ്പെട്ട ഭാഗമായി വിശുദ്ധ ബൈബിൾ പറയുന്നുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞത് വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ, ദൈവമായുള്ള വെർട്ടിക്കൽ ബന്ധം ആ സമാധാനം ഉണ്ടെങ്കിൽ നമുക്ക് സമൂഹവുമായിട്ടും ഉണ്ടാകും എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എഫേസ്യ ലേഖനം 2:13-14 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നു, ഫോർ ഹി ഹിംസെൽഫ് ഈസ് അവർ പീസ്, അവനാണ് നമ്മുടെ സമാധാനം. അതെന്താ കാര്യം അറിയോ? ഇരുപക്ഷത്തെ ഒന്നാക്കി. പക്ഷെ അതിന് മുമ്പ് ഒരു വാക്യമുണ്ട്, വിശ്വാസത്താൽ നാം നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് ദൈവത്തോടെന്തുണ്ട്? സമാധാനമുണ്ട്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് നമ്മുടെ ദൈവത്തോട് സമാധാനമുണ്ട്. അപ്പോൾ ദൈവത്തോട് സമാധാനം വരികയും അപ്പോൾ തന്നെ സമാധാനമില്ലാതെ ഒരു നടിച്ചുവർന്നാൽ ന്യായപ്രമാണത്താൽ രണ്ടായിട്ട് മുറിക്കപ്പെട്ട് ഭേദിക്കപ്പെട്ടിരുന്ന രണ്ട് സമൂഹത്തെ എന്ത് ചെയ്തു? അവനിൽ അവൻ എന്ത് ചെയ്തു? സമാധാനമുള്ളവരാക്കി തീർത്തു. എന്താ? വേർപാടിനെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞ് ഇരുപക്ഷത്തെയും എന്ത് ചെയ്തു? ഒന്നാക്കി, ക്രിസ്തുവിൽ ഒന്നാക്കി. ഹി ഹിംസെൽഫ് ഈസ് അവർ പീസ്. അപ്പോൾ ശ്രദ്ധിക്കണം, ദൈവത്തോട് സമാധാനം വന്ന നമ്മൾ നിശ്ചയമായിട്ടും സമൂഹത്തോട് സമാധാനമുള്ളവരാകണം. ഇതെല്ലാം കാര്യപ്രസക്തമായി തീരുന്ന ആരിലൂടെയാ? ക്രിസ്തുവിലൂടെയാ. ആരാണ് നമ്മുടെ സമാധാനം? കർത്താവ് നമ്മുടെ സമാധാനം. ആ കർത്താവ് നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നിശ്ചയമായും നമ്മൾ സമാധാനമുള്ളവരായിരിക്കും, സമാധാനം പ്രൊമോട്ട് ചെയ്യുന്നവരായിരിക്കും. ഇതിനകത്ത് മൂന്ന് നാല് ലെവലുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, പീസ് ലവേഴ്സ്. പീസ് ലവേഴ്സ്, സമാധാന കാംക്ഷികൾ അവർ. സമാധാന ചിലത് ഞാനിവിടെ സമാധാന കാംക്ഷിക്കുന്നത് എപ്പോഴും പറയുന്നത്, ഞാൻ ഈ വീട്ടിൽ സമാധാനം, അല്ലെങ്കിൽ ഞാനിവിടെ സമാധാനം കാംക്ഷിക്കും, ഓഫീസിൽ സമാധാനം ഞാൻ കാംക്ഷിക്കുന്നത്. ഞാൻ ഈസ് ലവർ ഓഫ് പീസ്, സമാധാനം കാംക്ഷിക്കുന്ന ആൾ. അതൊരു ഒരു വൺ ലെവലാണ്. രണ്ട്, പീസ് കീപ്പേഴ്സ്, സമാധാനം എന്ത് ചെയ്യുന്നു? സൂക്ഷിക്കുന്ന അവസ്ഥ. മൂന്ന്, മെയിൻറ്റെയിനിങ് ആൻഡ് എക്സിസ്റ്റിംഗ് പീസ്. അതൊന്ന് മനസ്സിലായോ? സമാധാനമുണ്ട്, പിന്നെ എന്ത് ചെയ്യാം? സമാധാനക്കേട് ഉണ്ടാകാതിരിക്കാൻ എപ്പോഴും എന്ത് ചെയ്യാം? മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടുപോകുക. ദാറ്റ്സ് അനദർ ലെവൽ. മെയിൻറ്റെയിനിങ് ആൻഡ് എക്സിസ്റ്റിംഗ് പീസ്. ഇതൊന്നുമല്ല ഇപ്പൊ കർത്താവ് ഉദ്ദേശിച്ചത് ഇവിടെ. ഇതൊക്കെ അതിന്റെ ലെവലിൽ അർത്ഥമുണ്ട് കേട്ടോ. അല്ലെന്ന് പറയണ്ട, ഞാൻ അല്ലെന്ന് തീർത്ത് പറയുന്നില്ല, ഇതൊക്കെ അതിനകത്തുണ്ട്. ഇതിനകത്തല്ല അതിന്റെ എല്ലാ വശങ്ങളുണ്ട്. അപ്പൊ എന്താ, പീസ് ലവേഴ്സ് ഉണ്ട്, പീസ് കീപ്പേഴ്സ് ഉണ്ട്. ഈ അതൊന്നും അല്ല കർത്താവ് പറഞ്ഞത്, പീസ് മേക്കേഴ്സ് എന്നാ പറഞ്ഞത്. മേക്കേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് വേണേ മൂന്നാമത്തെ ലെവൽ എടുക്കാം. എന്താ? മെയിൻറ്റെയിനിങ് ആൻഡ് എക്സിസ്റ്റിംഗ് പീസ് എന്ന് പറഞ്ഞാൽ നിലവിലുള്ള സമാധാനത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു? കാത്തുകൊണ്ടുപോകുന്നു. ആർക്കൊരു കുഴപ്പമില്ലാതെ ഇങ്ങനെ പൊതിഞ്ഞു കെട്ടി ഇങ്ങനെ കൊണ്ടുപോവാ, കുഴപ്പമുണ്ടാകരുതേ, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ കൊണ്ടുപോവാ. മെയിൻറ്റെയിനിങ് ആൻഡ് എക്സിസ്റ്റിംഗ് പീസ്, അത് നമുക്ക് വേണം ഇതിനകത്ത് കൊള്ളിക്കാം. ഞാൻ മേക്കേഴ്സ് ഓഫ് പീസ് എന്ന് പറഞ്ഞു. എന്നാൽ അടുത്തതാണ് കുറച്ചുകൂടെ പ്രധാനപ്പെട്ടത്. എന്താണെന്നറിയാമോ? നമ്മൾ സമാധാനമില്ലാത്ത ഒരു രംഗത്തേക്ക് നമ്മൾ കാലെടുത്തു വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? സമാധാനത്തെ അവിടെ എന്ത് ചെയ്യുന്നു? ഉളവാക്കുന്നു. നമ്മൾ ഡിവൈഡഡാ. മേക്കേഴ്സ് എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് ഉള്ളതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന, അതും ഒരു പീസ് മേക്കേഴ്സ് ആണെങ്കിൽ പോലും സമാധാനക്കേടുള്ള ഒരു രംഗത്തേക്ക്, ഒരു പ്രസ്ഥാനത്തിലേക്ക്, ഒരു ഓഫീസിലേക്ക്, ഒരു വീട്ടിലേക്ക്, ഒരു സമൂഹത്തിലേക്ക് നമ്മൾ കാലെടുത്തു വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെ സമാധാനം ഉളവാക്കുന്നു. ഓ, ദാറ്റ്സ് ഹയസ്റ്റ് ലെവലാണ്. കഥ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. പീസ് മേക്കേഴ്സ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട പദം, പീസ് ഹാസ് ബീൻ ബ്രോക്കൺ ആൻഡ് റീസ്റ്റോർ ഇറ്റ്. ഓൾറെഡി ഇറ്റ് ഇസ് ബ്രോക്കൺ ദേർ, ബട്ട് വി റീസ്റ്റോർ പീസ്. അതാണ് ശരിയായിട്ട് എന്ത്? പീസ് മേക്കേഴ്സ്. നീ പിടികിട്ടുന്ന നാല് ലെവൽ പിടികിട്ടിയോ? എന്താണ് ദാസിമാർക്കൊക്കെ പിടികിട്ടിയോ? ഇല്ല, മനസ്സിലായില്ല. പറയണം, അങ്ങനെ മനസ്സിലായില്ല. പിടികിട്ടി ആരാ മനസ്സിലായില്ലെന്ന് പറഞ്ഞ തോന്നിയത് എനിക്ക്. അല്ല അല്ല, എനിക്ക് ചിലപ്പോൾ തോന്നിയതായിരിക്കും. ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇല്ലേ പറഞ്ഞത്? ആ, പീസ് ലവേഴ്സ്, സമാധാനം സ്നേഹിക്കുന്ന കാംക്ഷികളായ ഒത്തിരി ആൾക്കാരുണ്ട്. അത് സ്വാഭാവികമല്ലേ. ഞാൻ പറയട്ടെ, ഇപ്പം എനിക്ക് പറയുമ്പോൾ എല്ലാം പേടിയാ, പറഞ്ഞു പോകുമ്പോൾ സമയം നീണ്ടു പോകും. അതാ പക്ഷേ ഈ സിമ്പതിയും എമ്പതിയും ഉണ്ടല്ലേ, എനിക്കറിയോ അത്? ഞാൻ ഇവിടെ പറഞ്ഞു തോന്നും, ഇവിടെ പറഞ്ഞോ? ഇല്ല, സിമ്പതി ഉണ്ട്, എമ്പതി ഉണ്ട്. കൾച്ചറൽ സ്റ്റഡിയിൽ അത് വരുന്നത്, സിമ്പതി ആൻഡ് എമ്പതി. സിമ്പതി എന്താണെന്നറിയോ? ദൈവമേ, ആ 7 വയസ്സുള്ള അപ്പച്ചൻ ഇപ്പോഴും ചുമടെടുത്താന്നല്ലോ, വണ്ടി വലിച്ചാന്നല്ലോ ജീവിക്കുന്നത്, കഷ്ടം. എന്താ ദൈവമേ, അയ്യോഭാവം ആർക്കാ ഉണ്ടാകാത്തത്? ഇല്ലേ അയ്യോഭാവം? ആ അവിടെ അയ്യോഭാവം പറഞ്ഞുണ്ട്. അപ്പൊ ലോകത്തിൽ ദുഃഖകരമായ ഒരു സീൻ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു 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 സ്വാഭാവിക തരത്തിലുള്ള ഒരു ഒരു എന്താ സോഫ്റ്റ് കോർണർ അല്ലേ, സോഫ്റ്റ് കോർണർ എന്ന് പറഞ്ഞു. യെസ്, നമുക്ക് ചെലവില്ല എന്നുണ്ടോ, നമുക്കുണ്ട് അയ്യോഭാവം, അതായത് സിംബറി അല്ലെങ്കിൽ അയ്യോഭാവം എന്നതിന് പറയുന്നത് സാധാരണ അയ്യോ അയ്യോ പാവം മനുഷ്യൻ, അയ്യോ ദൈമേ ഇതാന്നൊരു ദൈമേ ഇത്ര നല്ല വീടല്ലേ, ഈ വീട് വന്ന കൊച്ചു വീടായി പോകാനല്ലോ, ദൈമേ ആ പ്രായമുള്ള ഏഴ് മനുഷ്യർ ഇതിലോട്ടും വണ്ടി വലിച്ചുകൊണ്ട് പോകാൻ ഇങ്ങനാണോ അദ്ദേഹം ജീവിക്കുന്നത്, മക്കളൊന്നും ഇല്ലേ, അത് നോക്കുന്നില്ല, അത് മക്കളില്ലേ, അത് കല്യാണം കഴിച്ചതല്ലേ, എന്താ വിഷയം, ഒത്തിരി നമ്മൾ ചിന്തിക്കുക ഇങ്ങനെ സിംബറി. പക്ഷേ നോട്ട് അണ്ടറിങ് ദ പ്രോബ്ലം, ദാറ്റ് ഇസ് സിംബറി. എമ്പതി എന്നൊരു ഭാഗമുണ്ട്, എമ്പതി എന്നറിയോ നമ്മൾ പറയാം, അപ്പച്ച നിക്കപ്പ സാർ, അപ്പച്ച ഇത്ര പ്രായമുള്ള എന്തിങ്ങനെ ഞാൻ ഹെൽപ്പ് ചെയ്ത് തരാം. എന്താ നമ്മൾ എന്ത് ചെയ്യുന്നു, ഉന്തി കൊടുക്കുകയാണ്. ആ കയറ്റത്ത് ആ ഉന്തുവണ്ടി എന്ത് ചെയ്യുക, ഉന്തി കൊടുത്തിട്ട് കയറ്റി എന്നിട്ട് ഒരു കോടായി മേടിച്ചു കൊടുത്ത് അല്ലെങ്കിൽ ചായ മേടിച്ചു കൊടുത്ത് ഇനി ഞാൻ പൊക്കോട്ടെ അപ്പച്ച, ഭയങ്കര സന്തോഷം. ഇല്ലെങ്കിൽ ഒരു ഭാരം ചുമക്കുന്ന മനുഷ്യന് ഞാൻ എടുക്കാം. നമ്മൾ ചുമന്നുകൊണ്ട് എന്ത് ചെയ്യാം, വി ആർ എന്ററിങ് ടു ദ പ്രോബ്ലം, ദാറ്റ് ഇസ് എംപതി. ഉണ്ടാകണേ സിമ്പതി ആർക്കും ഉണ്ടാകും, ദൈവമക്കൾക്ക് സിമ്പതി തീരരുത്, എമ്പതി ഉണ്ടാകണം. കർത്താവ് എപ്പോഴും ചെയ്തു, സ്ത്രീയെ കരയണ്ട, കേട്ടോ ആരോടാ പറയുന്നത്, നൈല വിധയുടെ വിധവയോട് പറയാ, മകളെ നീ കരയണ്ട, അതാണ് സിമ്പതി. അത്ര പേര് പറഞ്ഞു വന്നപ്പോ മുതൽ പറയാ സിമ്പതി, എല്ലാരും പറഞ്ഞു കരയണ്ട 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 കരയണ്ട, വല്ല നടന്നോടെ, ദാറ്റ് ഇസ് സിമ്പതി. പക്ഷെ കർത്താവ് എന്ത് ചെയ്തു, മഞ്ചം തൊട്ടു നിർത്തി, ബാല്യക്കാര എഴുന്നേൽക്കുക. നമുക്കൊരു പക്ഷെ അത് കഴിയില്ലായിരിക്കാം, പക്ഷെങ്കിൽ ഇൻ സം വേ ഓർ അതർ വേ വി ക്യാൻ എന്റർ ഇൻ ടു ദർ പ്രോബ്ലം ആൻഡ് വി ക്യാൻ ഓഫർ സംതിങ്. അവരുടെ വേദന നമ്മൾ പങ്കിടാൻ കഴിയും ഏതെങ്കിലും ഒരു രീതിയിൽ. പിന്നെ നനയണം കുഴിക്കുന്ന ഒന്ന് നോക്കിക്കോണത്തം, നനഞ്ഞണം കുഴിക്കുന്ന ഒരു ലോകമാണ് കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ പാവം എന്ന് കണ്ടാൽ അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ അതിനാ കർത്താവിന്റെ തിയോളജി പൗലോസ് തിയോളജി പദങ്ങൾ തെറ്റിദ്ധരിക്കരുത്, കർത്താവിന്റെ ഉപദേശവും പൗലോസിന്റെ ഉപദേശവും ഒക്കെ ശ്രദ്ധിക്കണം. എന്ത് ബാലൻസ് ആണെന്നറിയാം, എനിക്ക് ഭയങ്കര ഇഷ്ടം അതുകൊണ്ട്. പ്രാവിനെ പോലെ നിഷ്കളങ്കത്വം, പാവിനെ പോലെ ബുദ്ധി. ഈ പ്രാവിനെ പോലെ നിഷ്കളങ്കത്വം മാത്രമായിരുന്നെങ്കിൽ ഇതുപോലെ വശക്കേടെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, എല്ലാവരും വന്ന് നമ്മളെ കളിപ്പിച്ചിട്ട് പോയി കളി അല്ലേ, ശരിയല്ലേ. പക്ഷെ കർത്താവ് പറഞ്ഞു പ്രാവിനെ പോലെ നിഷ്കളങ്കത്വം ഉണ്ടാകണം, പക്ഷെങ്കിൽ പാമ്പിനെ പോലെ ബുദ്ധി ഉണ്ടാകണം. ഇറ്റ് ഷുഡ് കം ടുഗദർ. പിന്നെ ബുദ്ധി മാത്രം കൂടിയാൽ ഭയങ്കര കുഴപ്പമായിരിക്കും, ഭയങ്കര കൂട്ടം, ഭയങ്കര മാന പ്ലാനിങ് കേട്ടാ. ഈ ഏശാവ് ഏശാവ് സോറി യാക്കോവ് യാക്കോ എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്, ഉപായി ഇവസ് എ മാൻ ഓഫ് പ്ലാനിങ്. എന്ത് പരിപാടികളാ, പ്ലാനിങ് അല്ല. തിരിച്ചു വരുമ്പോൾ സഹോദരനെ കാണാൻ പോകുമ്പോൾ പുള്ളിയേറ്റോ പുറകെ നിൽക്കുന്നു, ഇഷ്ടപ്പെട്ട ഭാര്യ മക്കൾ അതിന് മുമ്പ്, അതിനാൽ ഓരോരോരോരോ തലത്തിൽ അങ്ങോട്ട് വെച്ചു, ഇനി ഇതിനെ എല്ലാ അപ്പുറത്ത് കടത്തിന് പുള്ളി മാത്രം ഇപ്പുറത്ത്. ഇറ്റ്സ് എ മാൻ ഓഫ് പ്ലാനിങ്. ദൈവം ചോദിച്ചു ഇതിന്റെ പേരെന്താ, യാക്കോബ്. ദൈവത്തിന് അറിയത്തില്ലേ, പറയിപ്പിക്കുകയായിരുന്നു. പക്ഷെങ്കിൽ ശ്രദ്ധിക്കണം, നമ്മളൊക്കെ സാധാരണ ഇങ്ങനെ പറയാറുണ്ട്, മറ്റു വരുന്ന സന്ദേശം അങ്ങ് കയറ്റി പറയാം കേട്ടോ, യബോക്ക് നദി തീരത്ത് വെച്ച പേര് കിട്ടി എന്നൊക്കെ നമ്മൾ പറയുന്നത്. ആ അങ്ങനെ ഇല്ല, പ്രോമീസേ കിട്ടിയുള്ളൂ, ഇല്ല നിങ്ങൾ ചലഞ്ച് ചെയ്തു തന്നെ, ചലഞ്ച് ചെയ്തു ക്ലാസ് കഴിഞ്ഞ് ചലഞ്ച് ചെയ്യണം. നീ വിളിക്കപ്പെടും ദൈവത്തോടും മനുഷ്യരോടും നീ മല്ലുപിടിച്ച് ജയിച്ചത് കൊണ്ട് നിന്റെ പേരെന്താവും, യാക്കോബ് എന്നാകും. ദാറ്റ്സ് ഓൺലി പ്രോമീസ്. ഇസ്രായേൽ എന്ന് പേരുണ്ടാവും, സോറി ഇസ്രായേൽ എന്ന് പേരുണ്ടാവും, ദാറ്റ്സ് ഓൺലി പ്രോമീസ്. 35 അധ്യായം വായിക്കുക, കുഴച്ചിൽ തീർന്നിട്ടില്ല കുട്ടിയുടെ, 35 അധ്യായം വായിച്ചിട്ട് മറ്റേ 35 അധ്യായത്തിനും കുഴച്ചിൽ തീർന്നിട്ടില്ല. ദൈവം പറഞ്ഞു മോനെ നീ ബദ്ധലി പോ, പണ്ട് ലൂസിൽ കടന്നപ്പോൾ നീ ഒരു തീരുമാനമെടുത്തില്ലേ, നീ ആ ബദ്ധലി പോണം, ആ ലൂസ് ബദ്ധലായല്ലോ, നീ ബദ്ധലി പോ, യാഗമർപ്പിക്കണം. അപ്പൊ അത് കഴിഞ്ഞു കുടുംബത്തെ കുറച്ച് പുള്ളി യാക്കോബാന്ന് സമ്മതിച്ചായിരുന്നു, പക്ഷെ കുടുംബക്കാരെ കുറച്ച് ക്രമീകരിക്കാറുണ്ട്. കുണുക്കെല്ലാം മറിച്ചു, കരിവേലത്തിന് കീഴിൽ അശുദ്ധ വസ്ത്രം നീട്ടി മാറ്റി, അവരുടെ ഉണ്ടായിരുന്ന വിഗ്രഹങ്ങളെ എന്ത് ചെയ്തു, മാറ്റി കുഴിച്ചിട്ടു. ശുദ്ധീകരണം വീട്ടിൽ നടത്തി, എല്ലാവരും കൂടെ കർത്താവ് പറഞ്ഞതുപോലെ പിടിച്ചു, പിള്ളേരെല്ലാം കൂടെ പോയി എടപ്പോയി ബദ്ധലി ചെന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം, 35:10 അവിടെ ഹോവയ്ക്ക് അവിടെ 16 ഇത് വന്ന ശേഷം യാക്കോബിന് വീണ്ടും ഹോട്ട പ്രത്യക്ഷതുണ്ടായി, അവിടെ ഹോവയ്ക്ക് യാഗമർപ്പിച്ചു. ദൈവം പറയാണ് യാക്കോബേ, നീ നിന്ന് യാക്കോബല്ലോ, നീ യാക്കോബ് എന്നല്ല, ഇസ്രായേൽ എന്നു തന്നെ നിനക്കു പേരാകേണം എന്ന് പറഞ്ഞ് അവരുടെ പേര് വിട്ടു. അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു പ്രോമിസ് യവോക്കുന്നത് തിരിച്ചു കിട്ടി, ബഥേലിൽ കുഴച്ചിട്ട് തീരാ ദൈവം പറഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് ദൈവം അടച്ച പേരിട്ടു. 35:10 വായിക്കുന്നത് ശ്രദ്ധിക്കണം. പ്രോമിസിനും ഫുൾഫിൽമിനും ഇടയ്ക്ക് ഒരു കാലഘട്ടമുണ്ട്, അതാണ് നമ്മുടെ ഒരുക്കത്തിന്റെ കാലഘട്ടം, ക്രമീകരണത്തിന്റെ കാലഘട്ടം. ഒത്തിരി കാര്യമുണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ ഒരു ഭക്തനായ മർഷം പറഞ്ഞു, യാക്കോബ് കൂടാരവാസിയായിരുന്നു അല്ലേ, അല്ലേ അല്ലേ, ആ നാവിന്റെ അധികാരത്തിൽ ആ ജീവനും മരണം എന്നൊക്കെ ഉണ്ടല്ലോ, ഞാൻ എന്നിട്ട് പറഞ്ഞില്ലേ ഞാനത് ഇല്ലേ, ഇവിടെ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞു നാവിന്റെ അതൊക്കെ ഞാൻ വിസ്താര ഭയം കൊണ്ടൊക്കെ. ഇപ്പോഴും ഞാൻ വിസ്താര ഭയത്തിൽ നിൽക്കുന്നു, ഇവിടെ കൊണ്ട് പിടിച്ചു കിട്ടും എന്ന് അറിയത്തില്ല. ഇവിടെ തൊട്ടുപോയാൽ അങ്ങ് പോകും, നമ്മൾ ശ്രദ്ധിക്കുക. എന്നാലും പ്രയോജനങ്ങളൊക്കെ കിട്ടുന്ന അത്രയും കിട്ടുന്ന നന്നായിട്ട് എന്നേ ഉള്ളൂ. പരിപൊന്നും ഉണ്ടാകരുതേ, ഞാൻ പറയുന്നതൊക്കെ നല്ല കാര്യമാണ് എനിക്ക് തോന്നുന്നത്. പോർഷൻ തീർക്കാൻ ഞാൻ മാക്സിമം പരിശോധിച്ചുകൊണ്ടിരിക്കുക. ശ്രദ്ധിക്കുക, സ്തോത്രം. അപ്പം യാക്കോബ് കൂടാരവാസിയായിരുന്നു, കൂടാരവാസിയായിരുന്നു. പക്ഷേ അമ്മച്ചി പറഞ്ഞു കൊടുത്തു, മോനെ അവിടെയും ഡിവിഷൻ ഉണ്ട്, അവിടെയൊക്കെ സന്ദേശമുണ്ട് കേട്ടോ. അപ്പന് മൂത്തവനോടും ഇളവൻ അമ്മയ്ക്ക് ഇളവനോടും അതൊന്നും പാടില്ലാത്ത സംഗതിയാ ഇല്ലേ, അങ്ങനെ ഇല്ലേ, കണ്ടിട്ടില്ലെന്ന് തോന്നുന്നല്ലോ. കൂടാരവാസി അവൻ അമ്മയുടെ ഭയങ്കര, അവന്റെ അമ്മയുടെ പെറ്റാ ഇളയ മോൻ, മൂത്തവനാണ് പപ്പാടെ പെറ്റ്. അല്ല പിന്നെ ഞാൻ വിളിച്ചു പറഞ്ഞു, നീ ഇവിടെ കൊണ്ടുപോടാ, അല്ല രണ്ടുപേരും വിളിച്ചു പറയണ്ട മക്കളെ, രണ്ടു പേരും ഇറച്ചി കൊണ്ടുപോവാ, രണ്ടുപേരെ ഞാൻ അനുഗ്രഹിക്കാം. അത് പറഞ്ഞോ അപ്പൻ മൂത്തവനെ വിളിച്ച് പറഞ്ഞു, നീ ഇത് അമ്മ പതുക്കെ കേട്ടിട്ട് ഇളയ മോൻ പറഞ്ഞാൽ നീ അല്ലടാ പതുക്കെ മുമ്പ്. ചേട്ടൻ പറഞ്ഞു, ഏതാ ചേട്ടനെ ഒരു അവിടുത്തെ വാസനയുണ്ട്, ദേഹമൊക്കെ രോമമാണ്, ഞാനൊക്കെ ചെന്നാൽ അനുഗ്രഹത്തിന് പകരം ശാപം. ഇല്ല നീ വിളിച്ചു, ഞാൻ അതൊക്കെ എന്റെ മേൽ പോരട്ടെ, ഞാൻ രുചികരമായ ഭക്ഷണമൊക്കെ റെഡിയാക്കി ചെന്നു, ഉടുപ്പൊക്കെ ഇടിപ്പിച്ച് റെഡിയാക്കി ചെന്നു. അവിടെ ബാക്കിയുണ്ട് കൈകൾ, യേശാവിന്റെ കൈകൾ, ശബ്ദം, യാക്കോബിന്റെ ശബ്ദം കണ്ടോ. ഡബിൾ ഐഡന്റിറ്റി എന്ന് പറയും, എന്താ ആ അതുകൊണ്ട് പലയിടത്തും ഞായറാഴ്ച ഒരു ഐഡന്റിറ്റി, വേറൊരു ഐഡന്റിറ്റി അല്ലാത്ത ദോഷം. ഇവിടെ സായിപ്പ് വന്നു, ഞാൻ ഈ ഭാഗത്തുനിന്ന് വിട്ടുമാറിയത്, ഞാൻ ചിലപ്പോൾ മറന്നു പോകുന്ന ആളാണ്. ഇവിടെ നിൽക്കട്ടത്, വീട് സായിപ്പ് വന്നിട്ട് എറണാകുളത്ത് വലിയ കോൺഫറൻസ് ഞങ്ങളൊക്കെ പങ്കു പോലെയാണ്. ഞങ്ങളുടെ അമേരിക്കയിലെ പിന്നെ മലയാളത്തിൽ നിന്നല്ല പറഞ്ഞത്, ഇംഗ്ലീഷിലാണ്. അമേരിക്കയിലെ ഞങ്ങൾ ഞായറാഴ്ച നേരം വിളിക്കുമ്പോൾ പോലെ ആത്മീയനാകാൻ തുടങ്ങി വന്നു. നിങ്ങളുടെ നാട്ടിലെ കാര്യം എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു. ഇല്ല ശനിയാഴ്ച രാത്രി മുതൽ ഞങ്ങൾ ആത്മീയ, കാരണം തിങ്കൾ മുതൽ ശനിയാഴ്ച വരെയുള്ള കാര്യം ഒരു വാക്കും വിട്ടുകൊടുത്തില്ല. അങ്ങനെ 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 അങ്ങനെയൊക്കെ സംസാരിക്കുകയും ഇടപെടുകയൊക്കെ ചെയ്തു. ഞായറാഴ്ച രാത്രി മുതൽ ഒരു ഒരുക്കം, ഒരു ആത്മീയ കളി. പിന്നെ വിളവെടുപ്പിടുന്നു, തേക്കുന്നു, അതിയുന്നു, ഇതിയുന്നു, എല്ലാം ക്ലിയർ ആകുന്നു, ശിവൊക്കെ ചെയ്യുന്നു, സ്തോത്രം ഹലിലിയൊക്കെ കൂടുന്നു. അപ്പം ഭാര്യത് കേൾക്കുമ്പോ അച്ഛാനെ ഓർത്തൊരു ചിരി, അമ്മാമ്മയുടെ സ്തോത്രം കേൾക്കുമ്പോ അച്ഛാനൊരു ചിരി, അമ്മാമ്മയുടെയും അച്ഛാനെയും സ്വരം, പപ്പാടെ അമ്മയുടെയും സ്വരം കേൾക്കുമ്പോ മക്കൾക്ക് ചിരി, മക്കളുടെ ഒരുക്കം കാണുമ്പോ അപ്പനമ്മ ചിരി. കാറ് ശനിയാഴ്ച രാത്രി മുതൽ ഞായറാഴ്ച രാവിലെ ഭയങ്കര ഒരുക്കം, സഭായോഗം, ഒരാത്മീയം നമ്മളെ വരുത്തുക. ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ, നിങ്ങളുടെ നാട്ടിൽ അങ്ങനെ ആണോ എനിക്ക് അറിയത്തില്ല അദ്ദേഹം പറഞ്ഞു. സീ എന്തായിക്കോട്ടെ, നമുക്കൊക്കെ മാറണം കേട്ടോ, ഇതൊക്കെ അതിനകത്ത് പഠിക്കേണ്ട കാര്യങ്ങൾ. പ്രായോഗിക സ്ത്രീ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാ സംഗതികൾ. ശ്രീയാ ശ്രീയാ, ഇവിടെ യാക്കോബ് അവന് ഒരുങ്ങി ദിവസം ചെന്ന് നിന്നു. അപ്പൊ മതി മോനെ, ഞാൻ അടുത്ത് വന്നേ, ഞാനാ, ഞാൻ നിന്റെ മൂത്ത മകൻ യേശാവ്, നീ വന്നേ, മണപ്പിച്ചു. എന്റെ മകന്റെ വയലിലെ വാസന തന്നെ അവനെ ദൈവം അനുഗ്രഹിച്ച വാസന, കൈകളൊന്ന് കാണിച്ചേ. ഓ എന്നാ ശബ്ദം, യാക്കോവിന്റെ ശബ്ദം, കൈകൾ ഏശാവിന്റെ കൈകൾ. ഏതായാലും അനുഗ്രഹം മേടിച്ചു. ആരാ? ഞാൻ ഏശാവ്. അന്ന് മുതൽ ഓടാൻ തുടങ്ങി. കാരണം മൂത്തയാട്ട പുള്ളി എന്താ, അവനാരാ, അവനാരാ, വനസഞ്ചാരിയ, ഏശാവാണെന്ന് എന്ന് ഏറ്റു പറഞ്ഞു. അന്ന് മുതൽ പുള്ളി കൂടാരവാസി ഓടാൻ തുടങ്ങി. പിടികിട്ടുന്നുണ്ടോ? കൂടാരത്തി ഇരുന്നു എന്ന് ഏശാവാണെന്ന് ഏറ്റു പറഞ്ഞു. അന്ന് മുതൽ ഓടാൻ തുടങ്ങിയവൻ. പിന്നെ കണ്ണു കാണാത്ത അപ്പനല്ലേ കളിപ്പിച്ചത്? നിങ്ങൾക്ക് അറിയാൻ വയ്യാത്ത കാര്യമൊന്നും എനിക്ക് തോന്നുന്നില്ല. ഏതൊരു ഉപദേശിമാർ പറഞ്ഞിട്ടുണ്ടാവും ഇവിടെ, കാരണം എന്റെ സൃഷ്ടിയൊന്നുമല്ല ഇത്, ഞാനും കേട്ടിട്ടുള്ളതും വായിച്ചെടുത്തും ഒക്കെ കാര്യങ്ങളാണ്. അപ്പൻ കണ്ണു കാണാതിരിക്കുന്ന അപ്പച്ചനെ കളിപ്പിച്ചിട്ടാണ് എന്ത് ചെയ്തത്? അനുഗ്രഹം തട്ടിയെടുത്തത്. കിട്ടിയതിരി എന്തോ കണ്ട് ലേയ, എന്തോ കണ്ണ ശോഭ കുറഞ്ഞവൾ. കണ്ണു കാണാത്ത അപ്പച്ചനെ കളിപ്പിച്ച അനുഗ്രഹം വാങ്ങി. കണ്ണിന്റെ പേരില്ല, കണ്ണുവിന്റെ വിഷയത്തിലാണ് കളിപ്പിച്ചതെങ്കിൽ അവനെ ദൈവം കളിപ്പിച്ചതും എന്താ, ശോഭയില്ലാത്ത കണ്ണിനെ കൊടുത്തു. കൂടാരവാസിയായവൻ യേശാവാണെന്ന് ഏറ്റു പറഞ്ഞ കാലം മുതൽ അവൻ ഓടാൻ തുടങ്ങി. യേശാവിന്റെ സ്വഭാവം. അപ്പം ഈ നാവിന്റെ അധികാരത്തിൽ ജീവനും മരണം ഇരിക്കുന്ന ഇച്ചിരി കാര്യമൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളൊരു കാര്യമൊക്കെ തട്ടിവിടുമ്പോൾ, സ്തോത്രം സ്തോത്രം, സത്യവിരുദ്ധമായത് സത്യം വന്നാൽ, സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ. പതിനഞ്ചാം സംഘത്തിനെ വായിക്കുന്നുണ്ട്, ഹല്ലേലൂയ, യഹോവയുടെ പർവ്വതത്തിൽ ആർ വസിക്കും എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ ലിസ്റ്റ് പറയുന്നുണ്ട്. അതും പഠിക്കേണ്ട കാര്യങ്ങളാണ് സ്തോത്രം, ഇതുമായി ബന്ധപ്പെട്ട കാര്യം. പതിനഞ്ചാം സംഘത്തിനെ വായിക്കുക നിങ്ങൾ. നിശ്ചയമായിട്ട് അവിടെ നമ്മൾ വായിക്കുന്നു, സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ എന്നൊക്കെ പറയുന്ന ഭാഗം വളരെ സത്യമാണ്. നിശ്ചയമായിട്ടും നമ്മൾ പറയുന്ന കാര്യമൊക്കെ വളരെ വളരെ സത്യമാണ്. കർത്താവ് അതുകൊണ്ടാണ് പറഞ്ഞത്, അശേഷം നിങ്ങൾ എന്ത് ചെയ്യരുത്, സത്യം ചെയ്യരുത്. എന്നാ എന്റെ അർത്ഥം? ഗൃഹപ്രഭാഷണത്തിന്റെ കാര്യമാണ്. കാരണം കള്ളം പറഞ്ഞിട്ട് സ്ഥാപിക്കാൻ സത്യം പറയുന്ന പരിപാടി ഇവിടെ ഉണ്ടായിരുന്നു, പഴയമത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ദൈവം പഴയമത്തിൽ പറഞ്ഞ കള്ളസത്യം എന്ത് ചെയ്യരുത്, ചെയ്യരുത്. ഇപ്പൊ കർത്താവ് പറയാണ്, ഇവിടെ കള്ളസത്യം പോയിട്ട് മോനെ, കള്ളസത്യം മാത്രമല്ല സത്യം തന്നെ നിനക്കിടൻ, നീ സത്യം പറഞ്ഞിട്ട് അത് ഉറപ്പിക്കാനും നീ എന്ത് ചെയ്യാൻ പാടില്ല, സത്യം ചെയ്യാൻ പാടില്ല. പിന്നെ എന്താണ്, ഉവ്വ് ഉവ്വ് ഇല്ല ഇല്ല, അത് നീ പറയുമ്പോൾ
മറ്റുള്ളവരെ വിശ്വസിക്കത്തക്കവൺ ഒരു വ്യക്തിത്വത്തിലുടമയാണ് നീ. നീ അത് പറയാനും ചെങ്കൂറ്റുണ്ടാകണം. ഉവ്വ, ഞാനത് ചെയ്തിട്ടില്ല. പിന്നെ പിന്നെ അമ്മയാണോ അച്ഛനാണോ ഒന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. ദൈവത്താണോ ഒന്നും പറയേണ്ടത്. ബൈബിൾ പിടിക്കുക, അതാ വേറൊരു സംഗതി. ബൈബിളിൽ വേണം സത്യം ചെയ്ത്
പാടില്ല പാടില്ല. ഉവ്വ ഉവ്വ ഇല്ല ഇല്ല, അതിനപ്പുറത്ത് വേറെ കാര്യമില്ല. അതിനപ്പുറത്ത് അതിനപ്പുറത്ത് പറയരുത്. നമ്മൾ ഇതൊക്കെ പ്രധാന കാര്യമാണ്.
നമ്മൾ തട്ടി പൊതു വിട്ടിട്ട് രഹസ്യമായി മുറി കയറി കർത്താവേ അന്ന് ഞാൻ പറഞ്ഞു പോയി, നീ എന്റെ സാഹചര്യം അറിയാമല്ലോ കർത്താവേ എന്നൊന്നും നമ്മൾ രഹസ്യത്തിൽ കർത്താവോട് പറഞ്ഞ ക്ഷമയൊന്നും ചോദിക്കരുത്. അതൊക്കെ ദൈവത്തെ ഇതൊക്കെ പ്രാർത്ഥിക്കാൻ മറ്റു പല വിഷയങ്ങൾ വരുമ്പോഴാണ് കർത്താവ് ഇതെല്ലാം ഇട്ട് പിടിക്കുന്നത്. നമ്മളെ ഈ ഇവിടെ പിന്നെ നമുക്ക് സിഗ്നലൊക്കെ വരുമ്പോ ഫൈൻ അടിക്കത്തില്ലേ? ഇതെല്ലാം കൂടെ പിന്നെ എപ്പോഴാ എന്ന് പറഞ്ഞ പോലെ ഇതൊക്കെ തട്ടിവിട്ടിട്ട് നമ്മൾ ഓരോ വിഷയം പെറ്റീഷൻമാർ ചെല്ലുമ്പോഴാണ് കർത്താവ് നമ്മൾ കുഞ്ഞ കര 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 കരയുന്നു. ഏറ്റുപറ ഏറ്റുപറ ഏറ്റുപറ. അപ്പൊ നമ്മളിങ്ങനെ എല്ലാവരും കരയാ. വിഷയം എന്താ അവിടെ? വിഷയം വേറെയാ. ഏറ്റുപറയാതെ ദൈവമക്കൾക്ക് ഏറ്റുപറയാതെ ഒരു വിടുതലില്ല. എന്നാൽ രക്ഷിക്കപ്പെടാത്ത ഒരുവനെ ചിലപ്പോൾ ദൈവം ഒരു അത്ഭുതം ചെയ്തുകൊണ്ടായിരിക്കാം ദൈവം തന്നെ പ്രവർത്തി സ്ഥാപിക്കുന്നത്. പക്ഷെ ദൈവം ഇതിൽ ഏറ്റുപറയാതെ ദൈവം ഒരിക്കലും ചെയ്തില്ല. ഓക്കെ, പോട്ടെ, ഇവിടെ ശ്രദ്ധിക്കുക. പീസ് മേക്കേഴ്സ്. അപ്പോൾ ഇവിടെ ഒരു എക്സിസ്റ്റിംഗ് പീസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നതിലുപരി ഒരു ബ്രോക്കൺ സമൂഹത്തെ റിസ്റ്റോർ ചെയ്യുക, അതാണ് പീസ് മേക്കേഴ്സ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? തകർന്നു കിടക്കുന്ന ഒരു സമൂഹത്തിലേക്ക് ചെന്നിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യുക? സമാധാന ബന്ധത്തിൽ പണിതെടുക്കുക. കർത്താവേ, അതിന് നീ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയുമോ? ഇന്ന് നമുക്ക് ദിവസത്തിൽ അങ്ങനെ പ്രാർത്ഥിക്കാം. കർത്താവേ, ഞാൻ സമാധാനത്തിന്റെ ഒരു സ്നേഹിയായി മാത്രം ഇരിക്കുകയാണ്. ചില പറഞ്ഞ കർത്താവേ, ഞാൻ സമാധാനം ഉള്ളവനായി, എന്റെ ഹൃദയത്തിൽ സമാധാനം ഉണ്ട്. ചില പറയുന്ന കർത്താവേ, നിലനിൽക്കുന്നതൊന്നും കുഴപ്പം വരാതെ ഞാൻ സൂക്ഷിക്കുന്ന ആളാ. എന്നാൽ കർത്താവ് പറഞ്ഞു, അത്രയൊന്നും നല്ല കാര്യമാ. സമാധാനം സ്നേഹിക്കുന്നു, സമാധാനം ഉള്ളവനാ നീ, സമാധാനം നീ മെയിൻറ്റെയിൻ ചെയ്യുന്നു, ഒക്കെ നല്ല കാര്യം. പക്ഷെങ്കിൽ ബ്രോക്കൺ സൊസൈറ്റി, ബ്രോക്കൺ ഫാമിലി, ബ്രോക്കൺ ചർച്ചസ്, അവിടെ ഒന്ന് ചെന്ന് സമാധാനത്തെ റീസ്റ്റോർ ചെയ്യുന്ന ഒരു പ്രൊമോട്ടറായി തീരണം ഈ പീസിന്റെ. ഇന്ന് പകൽ ദൈവത്തോട് പറയാൻ, കർത്താവേ, പലപ്പോഴും 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 എന്റെ ഒരു വാക്ക് മുറിപ്പെടുത്തിയിട്ടുണ്ട്, ഉണ്ടാക്കിയ വിള്ളൽ വലുതാണ് കർത്താവ്. പലപ്പോഴും ഞാൻ സമ്മതം വിട്ടു പോയിട്ടുണ്ട്, എന്നെ ഐഡന്റിറ്റി ക്രൈസിസ് വന്നപ്പോൾ നിലവിട്ടു പോയിട്ടുണ്ട് കർത്താവ്. പലപ്പോഴും ഹല്ലേലൂയ, എനിക്കത് കഴിഞ്ഞിട്ടില്ല. എന്റെ പരാജയം ഞാൻ മനസ്സിലാക്കുന്നു. ഒരു ഒരു പീസ് ഉള്ളവനും മാത്രമല്ല മെയിൻറ്റെയിൻ ചെയ്യുന്നവനും, അതിനപ്പുറത്ത് അതിന്റെ പ്രൊമോട്ടറുമായി തീരുവാൻ കർത്താവേ കൃപ ചെയ്യണമേ. നമുക്ക് ഇന്ന് പകൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവരാജ്യത്തിന്റെ സ്വഭാവമുള്ളവന്റെ ഒരു ലക്ഷണമാണ്. ലാസ്റ്റ് ഇങ്ങനെ വായിക്കുന്നു, അവസാനത്തെ ഇങ്ങനെ വായിക്കുന്നു, Blessed are those who are persecuted because of righteousness. Hallelujah. ഇവിടെ കർത്താവ് പറയുന്നത് പീഡ അനുഭവിക്കുമ്പോൾ എന്ത് ചെയ്യണം? ഭാഗ്യവാൻ. എന്ത് നിമിത്തമാ? എന്റെ നിമിത്തം, എന്റെ നിമിത്തം, സുവിശേഷ നിമിത്തം. പ്രത്യേകം ശ്രദ്ധിച്ചോണം. നാടൻ ഭാഷ പറഞ്ഞാൽ കയ്യിലിപ്പ് മോശമായിട്ടല്ല, പിന്നെ സുവിശേഷ നിമിത്തം, കർത്താവിന്റെ നാമ നിമിത്തം. എന്തായിരിക്കണം? പീഡ സഹിച്ചാൽ സന്തോഷിക്കോണം. നിനക്ക് എന്തുണ്ട് അവിടെ? പ്രതിഫലമുണ്ട്, പ്രതിഫലമുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. റിജോയ്സ് ആൻഡ് ഗ്ലാഡ് ബിക്കോസ് ഗ്രേറ്റ് ഈസ് യുവർ റിവാർഡ് ഇൻ ഹെവൻ. നിനക്ക് പീഡ അനുഭവിക്കുമ്പോൾ നീ സന്തോഷിച്ച് തുള്ളണം, തുള്ളണം നീ. കാരണം നിനക്ക് സ്വർഗത്തിൽ വലിയ നിക്ഷേപങ്ങൾ, പ്രതിഫലം ദൈവം വെച്ചിട്ടുണ്ട് എന്ന് നമ്മൾ പ്രത്യേകം വായിക്കുന്നു. ഇവിടെ പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് ക്രിസ്തു നിമിത്തം എന്നുള്ള കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ബീയിങ് ലൈക് ക്രൈസ്റ്റ്. എന്തുകൊണ്ടാ? യേശു ക്രിസ്തുവിനെ പോലെ ആകുവാൻ ഞാൻ ആഗ്രഹിച്ചത് കൊണ്ട് എനിക്ക് വരുന്ന കഷ്ടതകൾ, പീഡകൾ, അല്ലെങ്കിൽ യേശുവിനെ അറിയിക്കുവാൻ വേണ്ടി ഞാൻ പരിശ്രമിച്ചത് കൊണ്ട് എനിക്കുണ്ടായ കഷ്ടതകൾ. എന്താ? കർത്താവിനെ പോലെ, ബീയിങ് ലൈക് ക്രൈസ്റ്റ്, യേശുവിനെ പോലെ ആകുവാൻ ഞാൻ മനസ്സ് വെച്ച് തീരുമാനിച്ച ചില തീരുമാനങ്ങൾ എനിക്ക് കഷ്ടതയ്ക്ക് കാരണമായി തീർന്നു, പീഡയ്ക്ക് കാരണമായി തീർന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം ഞാനൊരു പാട്ട് പാടിയല്ലോ, അന്നമ്മ മാമൻ അമ്മച്ചി 13-ാമത്തെ വയസ്സിൽ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു, ഇറങ്ങിപ്പോയതല്ല ഇറക്കി വിട്ടു, സുവിശേഷ നിമിത്തം പോകുമ്പോൾ പാടിയതാണ്. ലോകമാം ഗംഭീരവാരിധിയിൽ വിശ്വാസ കപ്പലിലോടിയിട്ട് കർത്തനോടു കൂടെ വിശ്രമിക്കും യാത്ര ചെയ്യും ഋഷി നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാൻ ജീവൻ വച്ചിടും രക്ഷകനാ അന്ത്യശ്വാസം വരെയും വച്ചിടും രക്ഷകനാ അന്ത്യശ്വാസം വരെയും. പറ്റി അവിടുന്ന് പോയി, ഒന്നും പറ്റിയില്ല കേട്ടോ. ഡൽഹി ചെന്ന് വർഷങ്ങൾ കൊണ്ട് ഡൽഹി ചെന്നു. ഇന്ദിരാഗാന്ധി നെഹ്റുവുമായിട്ടൊക്കെ ഉള്ള അടുത്ത സുഹൃത്ത് ബന്ധം ഉണ്ടായിരുന്ന അമ്മത്തിയായിരുന്നു അനുമോഹൻ അമ്മച്ചി, കുമരാട് സ്വദേശിയാണ്. അവിടുത്തെ പിന്നെ എർഷലേമിൽ പോയി, തായ്ലൻഡിൽ പോയി, ചർച്ചിന്റെ പാസ്റ്ററായിട്ട് ഏഷ്യ 8-10 വർഷം ഇരുന്നു. സ്വീഡൻ രാജ്യത്ത് പോയി, വലിയ അത്ഭുതങ്ങൾ നടന്നു. അതിന്റെ അത്ഭുതം വന്ന ആ മ്രക്കൽസ് ഒക്കെ പേപ്പറിൽ, അന്ന് സ്വീഡിഷ് പേപ്പറിൽ അത് പേപ്പറിൽ വന്നതാണ്. ഇസ്രായേലിൽ പോയിട്ടുണ്ട്, അവിടെ വർഷങ്ങൾ ജീവിച്ചു. എവിടേക്കോ ആ അമ്മച്ചിയുടെ സ്റ്റാച്ചു പോലും വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇതൊക്കെ എങ്ങനെ കിട്ടി പാസ്റ്ററേ? അതെ, കുമരാണ സ്വദേശി തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊരു കൊച്ചു പ്രസ് ഉണ്ടായിരുന്നു ഒത്തടി. അപ്പൊ അമ്മച്ചി ഒരു പുസ്തകം അടിക്കാൻ വേണ്ടി കൊണ്ടു. ഞാൻ അതിന്റെ പ്രൂഫ് നോക്കി, ഇതൊക്കെ എന്റെ കൊടുത്തു തന്നു. ഞാൻ നോക്കിയതല്ലോ, ഭയങ്കര സന്തോഷമുണ്ടായി. അവസാനം ഞാൻ പറഞ്ഞു, അമ്മച്ചി എന്റെ തലേക്ക് വെച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എന്റെ തലേക്ക് വെച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞത് ആ പുസ്തകം ഞാൻ കംപ്ലീറ്റ് അടിക്കുന്ന ഇതിലേക്ക് എത്തിയില്ല, കാരണം സാമ്പത്തിക ക്ലേശം വന്നിട്ട് പിന്നെ അത് ഡ്രോപ്പ് ആയി. അപ്പം പുസ്തകം അടിച്ചില്ല, എന്റെ പ്രൂഫെല്ലാം നോക്കി, കാര്യങ്ങളൊക്കെ നോക്കി തിട്ടപ്പെടുത്തി. ആ സ്വീഡിഷ് ഭാഷയിലെ അതെല്ലാം അതിനകത്ത് ശരിക്കും കോളംസ് ആയിട്ടൊക്കെ വന്ന കൊണ്ടുവന്നെ കാണിച്ച് ഞാൻ ഒരു സന്ദർഭം ഓർക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ആ ആ കൊച്ചുമകൾ ഇന്ദിരാഗാന്ധി മരിക്കുമ്പോൾ അയ്യോ അവൾ മരിച്ചോ നെഞ്ചു തളിച്ച് കരയുന്ന ഭാഗം ഞാൻ പറഞ്ഞു ഞാൻ കേട്ടു. കണ്ടപ്പോഴും ആ കാര്യം പറഞ്ഞു, അത്ര സുഹൃത്ത് ബന്ധമായിരുന്നു. നിങ്ങൾക്ക് അതിനെ കുറിച്ചൊക്കെ അടുത്ത ആൾക്കാർ ചോദിച്ചറിയാം. പോട്ടെ, അങ്ങനെ ഇറങ്ങിയിട്ട് വല്ല നഷ്ടപ്പെട്ടോ? ഇല്ല, ജീവൻ തുടിക്കുന്ന ഒത്തിരി സംഗീതങ്ങൾ നമ്മൾ പുറത്തു വന്നു, നിലനിൽക്കുന്ന ചില അനുഭവ സാക്ഷ്യങ്ങൾ. അവർ ജീവിതകാലത്ത് ഒത്തിരി ആൾക്കാർക്ക് വിടലുണ്ടായി, ഒത്തിരി ധാരാളം ആൾക്കാർക്ക് അതുപോലെ അനുഭവം നമ്മൾ പറയാൻ കഴിയുന്നുണ്ട്. കല്യാണശാലയിൽ കയറിയിരുന്ന് വായിലേക്ക് ഉരുട്ടി ചോറ് വെച്ചപ്പോൾ വേണ്ടപ്പെട്ട ആളാ വീട്ടിൽ വലിച്ചെടുക്ക, നീ പന്തക്കോസി പോയല്ലേ, നിനക്കിവിടെ ചോറില്ല. കല്യാണശാല എന്ന് പറഞ്ഞു അപ്പടെ കല്യാണശാലയിൽ എന്നെ അങ്ങനെ എനിക്കറിയത്തില്ല മുഴുവൻ കേട്ടോ, ഇങ്ങനെ പറഞ്ഞു. നിങ്ങൾക്ക് അറിയാവുന്നൊരു പിന്നെ പാടിയാ മതി, അയ്യോ സഭയില്ല. അപ്പൊ അങ്ങനെ പാടിയ പാട്ടാണ് അത്, അങ്ങനെ പാടിയ പാട്ടാ. ഓരോ പാട്ടിന് ജീവൻ തുടിക്കുന്ന ബാക്കി ഒരു ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ, സ്തോത്രം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇവരിങ്ങനൊക്കെ വില കൊടുത്ത് കഷ്ടപ്പെട്ട് ജീവിച്ച ഒത്തിരി ഒത്തിരി ഭക്തന്മാരുണ്ട്, സുവിശേഷത്തിന് വേണ്ടി കഷ്ടം അനുഭവിച്ച ധാരാളം ആൾക്കാർ. ഇതെല്ലാം ക്രിസ്തു നിമിത്തമായിരുന്നു. പൗലോസിക്കുന്ന ചങ്ങൽ ധരിച്ചിരിക്കുക. The beautiful chapter of the Bible in Arayapadu, that the golden verses, John's chapter 3:16, golden verses. The beautiful chapter of the Bible in Arayamo, the beautiful chapter of the Bible, Acts 26, Vaikana. So, golden verses 3:16, John. And the beautiful chapter of the Bible in Arayamo, Acts 26, 4. Changala Darichuvanda, Agrippa Rajavini, Fastosini, Barnikarek, Mumbul Nunduvanda, പൗലോസിക്കാൻ പ്രസംഗിക്കുന്ന പ്രസംഗമാണ്. ആ എന്തോ സുന്ദര പ്രസംഗമാണെന്നറിയോ, രോമകുമാരിപ്പിക്കും. ഇപ്പൊ നമ്മൾ പുറകെ പോകണ്ടേ, നിങ്ങളെ കുറിച്ചിട്ട് മാത്രം മതി. അപ്പൊ ശ്രദ്ധിക്കുക, ചങ്ങല ധരിച്ചുകൊണ്ട് നിൽക്കുന്നത്, ചങ്ങല തലതാഴ്ത്തിയാണ് നിൽക്കുന്നത്. അഗ്രിപ്പ രാജാവ് പറഞ്ഞു, ഫെസ്തോസിനോട് പറഞ്ഞു, ഫെസ്തോസ് ഗവർണറാ, ഫെലിക്സിന്റെ കാര്യത്തിൽ പിടിച്ചതാ ഈ ഇദ്ദേഹത്തെ. ഫെലിക്സിന്റെ കാര്യത്തിൽ ഗവർണറോട് പ്രസംഗിച്ചപ്പോ ഫെലിക്സ് നീതി ന്യായവിധി എന്നുള്ള കാര്യമൊക്കെ പ്രസംഗിച്ചപ്പോഴത്തേക്ക് ഗവർണർ പേടിച്ചു, ഫെലിക്സ് പേടിച്ചു, പരമവശനായി. നീ തക്കാലം പോ, ഞാൻ അവസരമുള്ളപ്പോൾ ഇപ്പിക്കാന്ന് പറഞ്ഞു. എന്നിട്ട് പുള്ളി യഹൂദന്മാരെ പ്രതിപ്പെടുത്താൻ വേണ്ടി പുള്ളിക്ക് വിധി കൽപ്പിക്കാതെ പുള്ളി ഇട്ടിട്ട് പോയി കളഞ്ഞു, സ്ഥലമാറി. പിന്നെ ഫെസ്തോസ് വന്നു, ഫെസ്തോസ് വന്നപ്പോൾ പൗലോസിനൊക്കെ അറിയാവല്ലോ. ഉടനെ അഗ്രിപ്പാരാജാവ് ഒരു ദിവസം വന്നിട്ട് പറഞ്ഞു, ബെർണിക്കാട് വന്ന് പറഞ്ഞു, എനിക്ക് ആ പൗലോസിന്റെ പ്രസംഗം കേൾക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ടല്ലോ, നോക്ക് തടവുള്ള പ്രസംഗമേ നോക്കണേ. എന്താണെന്നറിയോ, സുവിശേഷം നിമിത്തമാ ആ പ്രസംഗം കേൾക്കാൻ ആകെ താല്പര്യ, കള്ളവും മോഷണവും അല്ല ഈ വിഷയം. രാജാവ് പറയാ, എനിക്ക് ആ പൗലോസിന്റെ പ്രസംഗം കേൾക്കണം, അവന്റെ ഉഗ്ര പ്രസംഗം ആണ് കേട്ടോ, എനിക്ക് ക്രിസ്ത്യാനത്തെ കുറിച്ച് കുറച്ച് കാര്യം അറിയാം. അങ്ങനെ അപ്പം ഫെസ്തോസ് പറഞ്ഞു, നാളെ പ്രസംഗം റെഡിയാക്കിയിരിക്കുകയാണ്. വന്നിട്ട് അവിടെ അഗ്രിപ്പാണ്ട് ബർണിക്കയുണ്ട്, ഫെസ്തോസ് ഉണ്ട്, സഹസ്രാധിപന്മാരുണ്ട്, ശതാധിപന്മാരുണ്ട്, യഹൂദന്മാരുടെ വലിയൊരു കൂട്ടമുണ്ട്. ഇങ്ങനെ നിൽക്കുക, 26-ാം അധ്യായം. അപ്പോഴാണ് പുള്ളി അവിടെ പ്രസംഗിക്കുന്നത്. അതിന് ഒത്തിരി കാര്യമുണ്ട്, ഞാൻ അതുകൊണ്ട് പോകുന്നില്ല. ഭയങ്കര ശക്തമായ സന്ദേശം കൊടുക്കുന്നു. അവസാനം പറഞ്ഞു 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 പറഞ്ഞു, അഗ്രിപ്പ രാജാവ് നിനക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് എല്ലാം നന്നായിട്ടറിയാം. പുള്ളി പറഞ്ഞു, എന്നെ അല്പം കൊണ്ട് നീ ക്രിസ്ത്യാനിയാക്കാൻ പോകാമോ? അപ്പൊ പൗലോസ് പറഞ്ഞു, അല്പം കൊണ്ടാകട്ടെ അധികം കൊണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചു വേടായിക്കോട്ടെ, ഒത്തിരി പ്രസംഗിക്കുന്ന നീളമുള്ള വാക്കുകൊണ്ടായിക്കോട്ടെ, എന്തുകൊണ്ടായിരുന്നാലും ഈ ചങ്ങലി ഒഴികെ നീ മാത്രമല്ല പിടിക്കുന്ന സകലരും എന്നെ പോലെ. സ്തോത്രം, ചങ്ങലിട്ടോണ്ട കേട്ടോ. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ 12-ാം വാക്യത്തിൽ ഇങ്ങനെ വാക്യമുണ്ട്, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന് അഭിവൃദ്ധി കാരണമായി. എവിടെ ഫിലിപ്പിയ കരാറത്തിൽ കടന്നതേ സുവിശേഷത്തിന് അഭിവൃദ്ധി കാരണമായി തീർന്നു എന്ന് അദ്ദേഹം പറയാണ്. എന്നിട്ട് താൻ പറയാണ്, തന്റെ സാക്ഷ്യം മാത്രം പോരായല്ലോ, താൻ പറഞ്ഞു, എനിക്ക് ഭവിച്ചത് ക്രിസ്തു നിമിത്തമാകുന്നു എന്ന് അകമ്പടിപ്പട്ടാളത്തിലെല്ലാം മാത്രമല്ല എല്ലായിടത്തും ഇത് പ്രസ്തുതമായിരിക്കുന്നു. ശ്രദ്ധിക്കണം, പൗലോസിന്റെ കയ്യിൽ ചങ്ങല വീഴാൻ കാരണം എന്താ? ഒറ്റ ആൻസർ, ക്രിസ്തു. ഞാൻ ഇവിടെ പറഞ്ഞു നേരത്തെ ഇത് ക്രിസ്തു ക്രിസ്തു പറഞ്ഞു ചെറിയൊരു തോന്നൽ ക്രിസ്തു. അതെവിടെ അറിയാം? എവിടെ അറിയാം? അകമ്പടി പട്ടാളം. അതിന് ഒരു പരിഭാഷ പറഞ്ഞിരിക്കുന്ന പാലസ് എന്ന, മറ്റൊരു പരിഭാഷ പറഞ്ഞിരുന്ന കോർട്ട്യാർഡ് എന്ന. സൈന്യം കിടക്കുന്ന നടുവിൽ ഒരു കോർട്ട്യാർഡ് ഉണ്ടാവും അല്ലേ? കോർട്ട്യാർഡ് ഉണ്ടാവും. അവിടെ അവിടെ ആയിരിക്കും സഹസ്രാധിപനൊക്കെ ഇരിക്കുന്നത്, പട്ടാള ഓഫീസർ ഇരിക്കുന്നത്. പട്ടാള ഓഫീസിൽ ചെന്ന് ചോദിച്ചാൽ, കോർട്ട്യാർഡ് ചെന്ന് ചോദിച്ചേ, പാലസ് ചോദിച്ചേ, അവരെല്ലാം എന്നെ കുറിച്ച് പറയും പൗലോസിന്റെ കയ്യിൽ അങ്ങനെ വേണം. കാരണം എന്താ? ആരാ? ക്രിസ്തു. ക്രിസ്തു. ഇനി ഇങ്ങനെയുള്ള ഓഫീഷ്യൽസ് മാത്രമല്ല, ശേഷം എല്ലാവരും അങ്ങനെ എഴുതിയിട്ടുണ്ട് 13-ാം വാക്യം. എല്ലാവരും ഇതെന്ത് ചെയ്യുന്നു? എന്നെ കുറിച്ച് സാക്ഷ്യം പറയുന്നു. ഇന്ന് ഇന്ന് ഈ സന്ധ്യാവേളയിൽ നമ്മൾ ഒരു കാര്യം ഓർക്കണം. നമ്മുടെ കയ്യിൽ ചങ്ങല വീണാൽ, നമ്മളെ ഏതെങ്കിലും എന്തെങ്കിലും കഷ്ടം അനുഭവിച്ചാൽ ലോകത്തിന് സാക്ഷ്യം ഉണ്ടാകണം. അവൻ ആ കഷ്ട സഹിക്കുന്നെങ്കിൽ, അവൾ ആ കഷ്ട സഹിക്കുന്നെങ്കിൽ, അത് യേശു ക്രിസ്തു നിമിത്തമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ഒരു സാക്ഷി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുമോ, അല്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കാൻ കഴിയുമോ? ആ ഒരു പ്രതിച്ഛായ ഉണ്ടാക്കണം നമ്മൾ. ഒരു മലയാളം നല്ല പദമുണ്ട്, നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ, കർത്താവ് വരുന്നതിന് മുമ്പ് നമ്മൾ ഇവിടുന്ന് മരിച്ചു പോയാൽ, അല്ലെങ്കിൽ ജീവിക്കുന്ന കാലഘട്ടത്തിലും, നമ്മൾ ഉണ്ടാക്കുന്ന പൈതൃകം, പൈതൃകം, അതിന് പദം വേറെ ഒന്നുമില്ല. ദ ഹെറിറ്റേജ് അല്ലേ? ഹെറിറ്റേജ്, ഹെറിറ്റേജ്. ദാറ്റ് ഷുഡ് ബി സംതിങ് എക്സ്ട്രാ ഓർഡിനറി, എക്സംപ്ലറി. മറ്റുള്ളവർക്ക് അനുകരിക്കാൻ കൊള്ളാവുന്ന, മാതൃകയാക്കാൻ കൊള്ളാവുന്ന ഒരു നല്ല പൈതൃകം, ഒരു ഹെറിറ്റേജ് നമ്മൾ ഈ ഭൂമിയിൽ ഇടണം. സ്തോത്രം. എന്താണെന്നറിയോ? ക്രിസ്തു ഭക്തൻ, ക്രിസ്തു ഭക്ത. ഫ്രൈസലോ, അവൻ കർത്താവിനോട് ഇത്തിരി സഹിച്ചു, അതെല്ലാം ക്രിസ്തു നിമിത്തമായിരുന്നു. നമ്മുടെ കഷ്ടങ്ങളെല്ലാം അങ്ങനെയുള്ളത് മാത്രമായിരിക്കണം. പൗലോസിന്റെ പത്രോസിന്റെ കന്നത്ത് അടിച്ചു. 5-ാം അധ്യായം, അപ്പോസ്തലപത്രം 5-ാം അധ്യായത്തിൽ ബാക്കിയൊന്നും പറയുന്നില്ല. അതിന്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്, അപ്പോസ്തലപത്രം 5-ാം അധ്യായം, അതിന്റെ ലാസ്റ്റ് ഭാഗത്ത്. ഓക്കെ, 5-ാം അധ്യായം 40-42 വരെ, 5:40-42. പൗലോസിനെ യോഹനാനെയും ചെയ്തു ന്യായാധിപ സംഘത്തിന് മുമ്പ് കയറ്റി ചെയ്തു അടിച്ചു. അടിച്ചു പോയപ്പോ കരഞ്ഞോണ്ടത് പോയത് അല്ല, പിന്നെന്ത് ചെയ്തു? തിരുനാമത്തിന് വേണ്ടി കഷ്ടം സഹിപ്പാൻ യോഗ്യരായത് കൊണ്ട് സന്തോഷിച്ച് ന്യായാധിപ സംഘത്തിന് മുമ്പിൽ നിന്ന് കടന്നുപോയി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 2 Corinthians chapter 11, 23 following. അവിടെ ഇങ്ങനെ പൗലോസിഹ പറയാണ്, കോലിനെ അടിക്കപ്പെട്ടതും, അതുപോലെ തന്നെ ചാട്ടവാറുകൊണ്ട് അടിക്കപ്പെട്ടതും, പൈതാഹം, അതുപോലെ തന്നെ കള്ളന്മാരുടെ ആപത്ത്, കരയിലുള്ള ആപത്ത്, കടലുള്ള കള്ളന്മാരുടെ ആപത്ത്, പട്ടിണി, പൈതാഹം, വിശപ്പ്, നഗ്നത, ആപത്ത്, ഇതെല്ലാം പറഞ്ഞ് 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 പറഞ്ഞത് പറയാണ്. ഇങ്ങനെയുള്ള അസാധാരണ കാര്യങ്ങൾ കൂടാതെ പിന്നെ ദിവസേന സർവസഭകളെ കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്കും എനിക്കുണ്ട്. ഹോ, ശ്രദ്ധിക്കണേ. ആരാ ആള്? പച്ചപ്പാവമായി ജീവിച്ചവരാണോ? ജനിച്ചവ മോലെ യേശുവേ യേശുവേ എന്ന് തുടങ്ങിയ ആളാണോ? സഭയുടെ അന്ധകൻ, അന്ധകൻ. ഞാൻ എന്റെ സഭയെ പണിയുമെന്ന് കർത്താവ് പറഞ്ഞപ്പോൾ അതിനെ മുടിക്കുവാൻ വേണ്ടി ഇറങ്ങിയവൻ. സ്തോത്രം. അതാപോലെ ശക്തിയോടെ ചെയ്തു. പക്ഷെങ്കിൽ കർത്താവിന് സഭയ്ക്ക് വേണ്ടി ഏൽപ്പിക്കപ്പെട്ടപ്പോൾ എല്ലാവരെക്കാൾ കൂടുതൽ സഹിച്ചു. സ്തോത്രം. ക്രിസ്തു നിമിത്തം എല്ലാം സഹിക്കാൻ തയ്യാറായി. ഞാൻ ലോകത്തിന് ലോകം എനിക്ക് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഹാലലു. ക്രിസ്തുവിന്റെ ശരീരത്തിന് കുറവായത്, ഞാൻ എന്റെ ശരീരത്തിൽ ഞാൻ സഭയ്ക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? പൂരിപ്പിക്കുന്നു എന്ന് പറയുന്ന ഒരു അതുല്യ പ്രഭ. അവന്റെ സൂടനകൾ ഞാൻ എന്റെ ശരീരത്തിൽ എന്ത് ചെയ്യുന്നു? വഹിച്ചിരിക്കുന്നു പറയുന്നു. ഓ, എന്തുവാ കർത്താവും പൗലോസും പത്രോസും ഒക്കെ എന്തുവാ? വാട്ട് ജൈജാന്റിക് പേഴ്സണാലിറ്റീസ്. ഇവിടെ കൊഞ്ച് തലേന പിന്നെ എല്ലാം കരഞ്ഞു പിഴിഞ്ഞ് എല്ലാം പോയി. എന്തെങ്കിലും ഒന്നൊരു ആവശ്യം വന്ന, സാമ്പത്തിക ആവശ്യം വന്നാൽ വന്ന പഴയ പോയി ആത്മീയെല്ലാം. അയ്യോ, ഇങ്ങനൊന്നും ഉണ്ടാകരുതേ. കുഴപ്പം കസ്യാരൊന്നും ഉണ്ടാകരുത്. നമ്മളെ ചൂടുള്ളവരായിരിക്കണം. നിശ്ചയമായിട്ടും പറയുന്നത് അയ്യോ പറഞ്ഞതുപോലെ അവരെന്നെ കൊന്നാലും ഞാൻ അവരോട് കാത്തിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ആ രീതിയിലുള്ള ഒരു ഒരു എനർജറ്റിക് പവർ ആയിരിക്കും. നമ്മുടെ അടുക്കൽ ഒരാൾ വന്നെന്ന് വിചാരിച്ചു. പോയപ്പോ നമ്മൾ അവരോട് 10 മിനിറ്റ് സംസാരിച്ചു. 10 മിനിറ്റ് സംസാരിച്ച് പോയപ്പോ അവർ ഉള്ള ഗ്യാസ് കൂടെ പോയാ പോകുന്നു. ഉള്ളതുകൂടെ പോയിട്ട് എന്തായിരിക്കും ആ ഭാഗം? എന്നാൽ 10 മിനിറ്റ് നമ്മളോട് സംസാരിച്ചു. നമ്മൾ 12 വാക്യമൊക്കെ എന്ന് പറഞ്ഞ എന്റെ സഹോദര സാക്ഷി എങ്ങനെ പറയണമെന്നറിയോ? നമ്മളെ സഹായത്തിൽ വന്നാല് കഷ്ടവും ക്രിസ്തുവും കേശവും കാര്യവും പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് വരുന്ന പുതിയ ആൾക്കാർ ഇതൊക്കെയാണോ ഇതിനകത്ത് എന്ന് ചിന്തിക്കും. അങ്ങനല്ല പറയേണ്ടത്. കർത്താവ്, കഴിഞ്ഞ ആഴ്ച വലിയ കഷ്ടം എനിക്കുണ്ടായി, കഠിന രോഗം എനിക്കുണ്ടായി, പക്ഷേ ദൈവത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ദൈവം വിടുതൽ നൽകി. ഞാൻ ഇന്ന വേദ വചനം നോക്കിയപ്പോൾ എനിക്കൊരു ബലം, എനിക്കൊരു വചനം, എനിക്ക് ബലം നൽകി. സ്തോത്രം. അങ്ങനെ ഉണ്ട് വരണം. കഷ്ടത വന്നു, പക്ഷെങ്കിൽ പ്രാർത്ഥിച്ച് എനിക്ക് വിടുതൽ നൽകി. ഇല്ലെങ്കിൽ എനിക്ക് ഇന്നും വിടുതൽ ഉണ്ടായിട്ടില്ല. ഞാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. ഇന്ന വചനം എന്നെ ദിവസങ്ങളിൽ ബലപ്പെടുത്തി. അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ കൊണ്ടുവരണം. അപ്പോഴുള്ള സംഭവം, കഷ്ടത വന്നാലും വചനം വായിച്ചാൽ ബലം കിട്ടുമല്ലേ. ഓ, പ്രതീക്ഷ ഇത്രയും കഷ്ടത്തിലായിരുന്നാണ് അവരങ്ങനെ ചിരിക്കുന്നത്, സന്തോഷിക്കുന്നത്. ഇന്നൊരാളെ സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത്രയും കഷ്ട രോഗ ദുഃഖം എല്ലാം പ്രതികൂലമായിട്ടും സന്തോഷത്തിന് കുറവൊന്നുമില്ല. അപ്പൊ നമ്മളൊക്കെ വന്ന ആൾക്കാർ കംഫോർട്ടായി പോകണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ വേണം പോകാൻ. നിശ്ചയമായിട്ട് ദൈവം അതിനെ സഹായിക്കട്ടെ. ഇവിടെ ഞാൻ ക്ലോസ് ചെയ്യാണ് ഈ ഭാഗം. ക്രിസ്തു നിമിത്തം നമുക്ക് കഷ്ടതയിലേക്ക് പോയാലും സന്തോഷിക്കാൻ നമുക്ക് അറിയാൻ തീരണം. സ്തോത്രം, 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 സ്തോത്രം. അതിന് ചങ്കുറ്റം ഉണ്ടോ? അച്ഛനെ ഓർക്കുമ്പോൾ എങ്ങനെ വിട്ടുപോകുന്നത്, അടികൊള്ളുന്നത്? അതുകൊണ്ട് അല്ലെങ്കിൽ ഭാര്യയും മക്കളെ ഓർക്കുമ്പോൾ എങ്ങനെ അയ്യോ എന്റെ ദൈവം ഇതൊക്കെ ഭൂമി കൊണ്ട് തീരും കേട്ടോ എല്ലാം. അതുകൊണ്ട് തന്നെ ഇതൊന്നും ഉത്തരവാദിത്വം ഇല്ലെന്നും ഞാൻ പറഞ്ഞില്ല, ഒരു അതൽ വേൾഡ് ആയിട്ട് ഒന്നും ജീവിക്കാൻ ഞാൻ പറഞ്ഞില്ല. ഇവിടെ എല്ലാ ഉത്തരവാദിത്വം നമ്മൾ ചെയ്യണം. പക്ഷെങ്കിൽ കർത്താവ് പറയുന്നത് എന്നെക്കാളധികമായ അപ്പനമ്മ സഹോദര സഹോദരി ഭാര്യ മക്കൾ സ്വന്തം പ്രാണനെ പോലും സ്നേഹിക്കാൻ നമുക്കെന്തില്ല. ഇനി ചെയ്യുന്നവനെ എന്തായാലും ശിഷ്യ തുടക്കവേ ഒന്നാമത്തെ സ്റ്റെപ്പ് ശിഷ്യത്വത്തിൽ വരണം. ഇതിൽ നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുന്നുവെങ്കിൽ ലോകം നിങ്ങൾ എന്റെ ശിഷ്യന്മാരെന്ന് തിരിച്ചറിയും. ഇതൊക്കെയാണ് ബേസിക് ആയ കാര്യങ്ങൾ. നിശ്ചയമായിട്ടും ദൈവരാജ്യത്തിന്റെ സ്വഭാവം ഇതിലുണ്ടാകണം. ഇപ്പൊ നമ്മൾ എട്ട് കാര്യം പറഞ്ഞു, ഇത് നിങ്ങൾ ഇതുകൊണ്ട് ഒന്നും ആകുന്നില്ല. ഈ എട്ട് കാര്യം നിങ്ങൾ ശരിക്കും ധ്യാനിക്കണം. ഇതിൽ പുതിയ നോട്ട്സ് നിങ്ങൾ എഴുതണം. ഞാൻ ഈ പറയുന്ന എല്ലാം നോട്ട്സ് ഞാൻ കൊടുക്കും. ചിലപ്പോൾ ഇത് ഇങ്ങനെ തന്നെ കൊടുത്തു ചെയ്യാൻ പോകും. പിന്നെ ഈ കാസറ്റ് നിങ്ങൾ കാണണം. ഏഹ് അപ്പൊ നിശ്ചയമായിട്ടും എന്നെ മാത്രമല്ല മുൻപ് കണ്ടതൊക്കെ കിട്ടിയതൊക്കെ നിങ്ങൾ പ്രാപിക്കണം. നിശ്ചയമായിട്ടും അതിലൂടെ തന്നെ അനുഗ്രഹിക്കും. നമ്മൾ പഠിച്ചിട്ട് കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു പക്ഷെങ്കിൽ ഇതേ കാര്യം വേറെ സംസാരിക്കും, കുറച്ച് വേറെ ഏരിയ അവിടെ കവർ ചെയ്യും. എന്തായിരുന്നാലും ഒരു കാരണം, സ്വർഗരാജ്യത്തിൽ പോകണമെങ്കിൽ എട്ട് കാര്യം വേണം. ഒരു കാര്യം പറഞ്ഞേക്കാം, എന്നോട് ചേർത്ത് ഞാൻ പറയാം, എന്നോട് ചേർത്ത് പറയാം. സ്വർഗരാജ്യം തരിശുഭൂമിയായി കിടന്നാലും ഈ പ്രമാണമില്ലാത്ത ഒരു വ്യക്തിയെയും കർത്താവ് അങ്ങോട്ട് എന്ത് ചെയ്യത്തില്ല. അല്ല, ഷോർട്ട് കട്ട് ഒന്നും സ്വർഗത്തിലേക്കില്ല. ഓ, ഞാൻ എന്നോട് തന്നെ പറയുന്നു, നമ്മുടെ എല്ലാം പറയുന്നു, എന്തില്ല സ്വർഗത്തിലേക്ക്? കർത്താവ് ഒരു അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ കൊണ്ടുപോകും. ഒന്നുമില്ല, അങ്ങ് അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. ഹല്ലേലൂയാ, സ്തോത്രം സ്തോത്രം സ്തോത്രം. നീതിമാൻ പ്രയാസേന കടക്കുന്നു എങ്കിൽ, അതാ വചനം പറയുന്നത്. സ്തോത്രം, ഹല്ലേലൂയാ. അഭക്തന്റെയും ദുഷ്ടന്റെയും ഗതി എന്താകും? അതാണ് പ്രമാണം. ഇന്ന് തുടർന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്ന ഒരു പ്രധാന കാര്യം സ്റ്റിവാർഡ്ഷിപ്പ് എന്ന കാര്യമാണ്. എന്താ സ്റ്റിവാർഡ്ഷിപ്പ്? നമ്മളുള്ള സമയത്തിനുള്ളിൽ ഞാൻ പെട്ടെന്ന് അതിൽ എല്ലാ കാര്യവും അതിന്റെ ഗ്രീക്ക് ഹീബ്രു ഒന്നും എടുക്കാൻ പോകുന്നില്ല. സ്റ്റിവാർഡ്ഷിപ്പിനെ കുറിച്ച് പ്രധാനമായി പറഞ്ഞ് അതിന്റെ ചില മേഖലകൾ കാര്യമായി പറയാൻ ആഗ്രഹിക്കുന്നു. നെക്സ്റ്റ് ടോപ്പിക്കാണ് സ്റ്റിവാർഡ്ഷിപ്പ്. സ്റ്റിവാർഡ്ഷിപ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു 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 പഠന കാര്യമാണ് സ്റ്റിവാർഡ്ഷിപ്പ്. കാര്യവിചാരകത്വം എന്നാണ് അതിന്റെ മലയാളം. സ്റ്റിവാർഡ്ഷിപ്പ്, കാര്യവിചാരകത്വം. പുരന്തരക്കൃതി ഒന്നാം ലേഖനം നാലാം അധ്യായം ഒന്ന് രണ്ട് വാക്യങ്ങൾ ഒരാൾക്കും പരസ്യമായി വായിക്കും. കൊരിന്ത്യർക്കൃതി ഒന്നാം ലേഖനം നാലിന്റെ ഒന്ന് രണ്ട്. ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 4:1-2.
ഞങ്ങളെ ക്രിസ്തുവിന്റെ സുശിക്ഷക്കാരും ദൈവമർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാരും എന്നിങ്ങനെ ഓരോരുത്തർ എണ്ണിക്കൊള്ളട്ടെ. ഗ്രഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണം എന്നത്രേ.
മതി, ശ്രദ്ധിക്കുക. കാര്യവിചാരകത്വം അല്ലെങ്കിൽ സ്റ്റിവാർഡ്ഷിപ്പ് എന്നത് ബൈബിളിൽ ഒരു വലിയ വിഷയമാണ്. ദൈവമക്കൾ അത് വളരെ കൃത്യമായി പഠിച്ചിരിക്കണം. ഒരേകദേശ ധാരണ എങ്കിലും നമുക്ക് ഈ ക്ലാസ് ഉണ്ടാകുവാൻ ഞാൻ പരിശ്രമിക്കുന്നു. എന്താ സ്റ്റിവാർഡ്? സ്റ്റിവാർഡ് കാര്യവിചാരകൻ എന്ന് പറഞ്ഞാൽ പഴയനിയമ ചിന്തയിൽ എ മാൻ ഹൂ ഈസ് ഓവർ എ ഹൗസ്. വീടിനൊക്കെ നമ്മൾ അതായത് കാര്യവിചാരകന്മാരെ നോക്കി നടത്തുവാൻ നമ്മൾ ഒരാളെ അവരോധിക്കുന്നു, നിയോഗിക്കുന്നു. ഏ കാര്യസ്ഥൻ, കാര്യസ്ഥൻ. യെസ്, താങ്ക് യു. കാര്യസ്ഥൻ ചില കാര്യങ്ങൾക്ക് ഒരു വീട് നോക്കി നടത്തുവാൻ അല്ലെങ്കിൽ അവരുടെ വസ്തുവകകൾ അങ്ങനെ ഓരോരോരോരോ കാര്യങ്ങൾ നോക്കി നടത്തുവാൻ ഏൽപ്പിക്കപ്പെടുന്ന കാര്യസ്ഥനെയാണ് എന്ത് വിളിക്കുന്നത്? സ്റ്റിവാർഡ് എന്ന് വിളിക്കുന്നത്. കാര്യവിചാരകൻ, കാര്യസ്ഥൻ. നമുക്ക് നന്നായിട്ട് മനസ്സിലാകുന്ന ഒരു ഭാഷയാണ് കാര്യസ്ഥൻ. മനസ്സിലാകുന്നുണ്ടോ? ഹീസ് ദ ഇൻചാർജ്. വേറൊരു ഒരു ഒരു പരിഭാഷ അതിനെ കുറിച്ച് ഗ്രീക്ക് ഒന്നും പറഞ്ഞില്ല. ഒരു പരിഭാഷ പറഞ്ഞാൽ ഹീസ് എ ഗാർഡിയൻ. മറ്റൊരു ഭാഷ പറഞ്ഞാൽ ഹീ ഈസ് ദ മാനേജർ ഓർ സൂപ്രണ്ടന്റ്. ഒരു ഒരു കാര്യത്തിന്, വീടിന്, ഒരു കുടുംബത്തിന്, വസ്തുവകയ്ക്ക് ഏൽപ്പിക്കപ്പെടുന്ന കാര്യങ്ങൾ നോക്കി നടത്തുവാൻ ഏൽപ്പിക്കപ്പെടുന്ന, നിയമിക്കുന്ന, ഏൽപ്പിക്കപ്പെടുന്നല്ല നിയമിക്കുന്ന മാനേജർ, സൂപ്രണ്ടന്റ്, അല്ലെങ്കിൽ അദ്ദേഹത്തെ നമുക്ക് വിളിക്കാം ഗാർഡിയൻ. അവനാണ് ആര്? കാര്യസ്ഥൻ. കാര്യസ്ഥൻ അവന് വിചാരണയിൽ കുറെ കാര്യം കൊടുക്കുന്നു. ഹീസ് അക്കൗണ്ടബിൾ ടു ഹിസ് മാസ്റ്റർ. തന്റെ കാര്യവിചാരകത്വത്തിൽ താൻ നോക്കി നടത്തുവാൻ തന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന സകല കാര്യങ്ങൾക്കും ഏൽപ്പിച്ചവനോട് കണക്ക് കൊടുക്കുവാൻ ബാധ്യസ്ഥനാണ് ആര്? കാര്യവിചാരകൻ അല്ലെങ്കിൽ കാര്യസ്ഥൻ. മനസ്സിലാകുന്ന പിടിവിട്ടു ഏകദേശം. ഏത് സമയത്തും മാസ്റ്റർക്ക് വന്ന് നിന്റെ കാര്യവിചാരത്തിന് കണക്കെടുക്കാൻ പറയുന്നു. അങ്ങനെ ബൈബിൾ ഉണ്ടല്ലോ, ഉപമകൾ ഉണ്ടല്ലോ, നിന്റെ കാര്യവിചാരത്തിന് കണക്കെടുക്കും. ഒരിക്കൽ നമ്മൾ, ഞാൻ ഇനി ഒത്തിരി ഓർഡറൊന്നും പോകുന്നില്ല, പെട്ടെന്ന് ആശയ ഉള്ളിലേക്ക് വരുത്താം. ഒരു കാര്യവിചാരനെ കാര്യങ്ങൾ ഏൽപ്പിച്ചു. അവൻ സ്വത്തെല്ലാം എന്താക്കുന്നു? നാനാവിധമാക്കുന്നു. നമ്മളത് വായിച്ചാൽ ഇങ്ങനെ ഇവനെ അവൻ വിവേകത്തോട് ചെയ്തു എന്ന് എങ്ങനെ പറയുന്നത് എന്ന് നമ്മൾ ചിന്തിക്കും. ഒരുവനെ കുറെ സ്വത്തെല്ലാം ഒരു യജമാനെ ഏൽപ്പിച്ചു. ഒരു കാര്യവിചാരകനെ സ്വത്തെല്ലാം ഏൽപ്പിച്ചു. അവനെ കുറിച്ച് ഒരു ആക്ഷേപം ഉണ്ടായി. ഇവൻ എന്ത് ചെയ്യുന്നു? സ്വത്തെല്ലാം നാനാവിധമാക്കുന്നു. അവനെ വിളിച്ചു, അവിടെ എന്റെ സ്വത്തെല്ലാം നീ നാനാവിധമാക്കുന്നതിനെ കുറിച്ച് കേട്ടു. കാര്യവിചാരത്തെടുക്കാം, കണക്കെടുക്കാൻ പറഞ്ഞു. കണക്കെടുക്കാൻ പറഞ്ഞു. തന്നിന്റെ എല്ലാം ഇത്ര ഏക്കറ ഭൂമി അല്ലെങ്കിൽ ഇത്ര 1000 താലന്ത് ഇന്നത് ഓക്കെ, അല്ലെങ്കിൽ നെല്ല്, ഗോതമ്പ്, എന്തോ ആയിക്കോട്ടെ, താലന്ത്, വെള്ളി, സ്വർണം, എന്തൊക്കെ അവൻ ഏൽപ്പിച്ചതൊക്കെ അതിന്റെ എല്ലാം കണക്കെടുക്കാൻ പറഞ്ഞു. ലിസ്റ്റ് കൊണ്ടുവന്നു, യജമാന്റെ കയ്യിൽ ലിസ്റ്റ് ഉണ്ടെന്ന് കൊണ്ടുവന്നു, എല്ലാം കൊടുക്കാൻ പറഞ്ഞു. ഇവനെ കുറിച്ച് എന്താ പരാതി? ഇവന്റെ പ്രശ്നം നാനാവിധമാക്കുന്നു. ഇവനൊന്നും കട്ടുന്നൊന്നുമല്ല. ഇവൻ ഇതെല്ലാം പല ലോൺ കൊടുക്കാം, ലോൺ കൊടുത്തിരിക്കുക, പക്ഷെ ഇതെന്ത് ചെയ്യുന്നില്ല, ഇതൊന്നും തിരിച്ചു കിട്ടുന്നില്ല. അവൻ എന്ത് ചെയ്തു? ബുദ്ധിപൂർവമായി അവൻ എന്ത് ചെയ്തു? 50 കിട്ടിയവന്റെ ബുക്ക് കൊണ്ടുവരാം. ഇത് ഉദാഹരണം ഞാൻ പറഞ്ഞോട്ടെ, എക്സാക്ട് ചെയ്തായിരിക്കില്ല. 50 താലന്റ് കിട്ടാനുള്ളവന്റെ കണക്ക് ചോദിച്ചു, നീ 20 തരാനുള്ളതെന്ന് എഴുതി കൊടുത്തു. നീ 20 100 താലന്നുള്ളവൻ പറഞ്ഞു, നിന്റെ ആ നിന്റേതേ 40 ഉള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ എല്ലാവരുടെ എന്ത് ചെയ്തു? ഇവനാണ് ഇളവ് ചെയ്ത് കൊടുത്തു, ഇതെല്ലാം ചെയ്തു. ഉടനെ ഒരു റിപ്പോർട്ട് കിട്ടി, ഇവൻ ഇങ്ങനൊക്കെ ചെയ്തു. അപ്പൊ യജമാനൻ ഭയങ്കര സന്തോഷമായി. ഇവൻ ബുദ്ധിയോടുകൂടി കാര്യം ചെയ്തു എന്നറിഞ്ഞപ്പോൾ അവനെ പിടിച്ചെന്ത് ചെയ്തു? ബഹുമാനിച്ചു. എന്നാലും കാര്യം സത്യത്തിൽ നമ്മൾ നോക്കിക്കേ, 50 താലന്ത് കിട്ടിയവന്റെ പേപ്പർ മേടിച്ചിട്ട് എത്ര എഴുതി കൊടുത്തു? 20 എഴുതി കൊടുത്തത്. പക്ഷെ 30 നഷ്ടമല്ലേ? അവനെ എങ്ങനെ അവനെ നല്ലവനായി പ്രഖ്യാപിച്ചത്? നാനാവിധമാക്കി കളയുന്നു എന്ന് പറയുന്നവൻ കാര്യവിചാരകത്വം ചോദിച്ചപ്പോൾ 50 കൊടുക്കേണ്ടവന്റെ ചീട്ട് വാങ്ങിച്ചിട്ട് അവൻ എത്ര, നീ ഇത്ര തരാനുള്ളൂ? 20 ഉള്ളൂ. 100 കിട്ടാനുള്ള വിളിച്ചിട്ട് നീ 40 തരാനുള്ളൂ എന്ന് പറഞ്ഞ് അവന്റെ ചീട്ട് പുതുക്കി കുറച്ച് എഴുതി കൊടുത്തു. അത് കേട്ടപ്പോൾ യജമാനൻ അവന് ഭയങ്കര സന്തോഷം. സത്യത്തിന് നഷ്ടമല്ലേ? എന്താ ഇവിടെ സംഭവിച്ചത്? അവനെ പിച്ച് എങ്ങനെ ബഹുമാനിച്ചത്? അവൻ കാര്യവിചാരകനാ. ഞാൻ പറഞ്ഞ അക്കൗണ്ടബിലിറ്റി അവിടെ പറഞ്ഞു വരുന്നത്, അക്കൗണ്ടബിലിറ്റി. അപ്പൊ ഒരു കാര്യം ഞാൻ പറഞ്ഞു വിടുന്നു മാത്രമേ ഉള്ളൂ. എന്താണെന്നറിയോ, ഒന്നും കിട്ടാതിനേക്കാൾ ഭേദം കുറച്ചെങ്കിലും കിട്ടുന്നു. 50 പോകാനേക്കാൾ നല്ലല്ലേ 20 കിട്ടത്. 100 പോകാനേക്കാൾ നല്ലല്ലേ 40 കിട്ടുന്നു. അപ്പൊ അവൻ എന്ത് ചെയ്തു? അവന്റെ സ്ഥാനം പോകുമെന്നറിഞ്ഞപ്പോൾ ബുദ്ധിയോടെ കാര്യം ചെയ്തു, അവനെ യജമാനം പ്രശംസിച്ചു. ഞാൻ പറഞ്ഞത് ഹീസ് അക്കൗണ്ടബിൾ ടു ഹിസ് മാസ്റ്റർ. മനസ്സിലായോ? കാര്യവിചാരകൻ അവൻ യജമാനോട് കണക്ക് കൊടുക്കേണ്ടവനാണ്. 10 മിനിറ്റ് നമ്മുടെ മുമ്പിൽ ഞാൻ വാക്ക് നിർത്തുന്നു. ശ്രദ്ധിക്കുക, ഈ ലോകത്തിന്റെ മുഴുവന്റെ ഉടമസ്ഥൻ ആരാ? കാര്യവിചാരകത്തിന്റെ ചിന്ത തുടങ്ങുന്ന ഉൽപ്പത്തി പുസ്തകത്തിലാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇനി ആത്മവിഷയത്തിലേക്ക് വരിക. ഈ ലോകത്തിന്റെ മുഴുവന്റെയും അല്ലെങ്കിൽ കാര്യവിചാരകത്തെ കുറിച്ചുള്ള പഠനം ആരംഭിക്കേണ്ടത് എവിടുന്നാണെന്ന് അറിയാമോ? ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നാ. കാരണം അറിയാമോ? ഗാഡ് ഹു ക്രിയേറ്റഡ് ആദം ആൻഡ് ഈവ്, അവർ രണ്ടുപേരെ സൃഷ്ടിച്ചു. എന്നിട്ട് അവരെവിടെയാക്കി? ഏതനിലാക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ എന്ത് ചെയ്യണം, കാക്കണം, വേല ചെയ്യണം. മനസ്സിലാകുന്നുണ്ടോ? ഉത്തരവാദിത്വമാ, കാര്യവിചാരകത്വമാ. ഒരു ഉത്തരവാദിത്വം, ഒരു പണി കൊടുത്തു, ലാൻഡ് കൊടുത്തു, ഒരു ഭൂമി കൊടുത്തവന്. നീ ഇത് സൂക്ഷിക്കണം, നീ ഇതിൽ വേല ചെയ്യണം. കാര്യവിചാരകത്വത്തിന്റെ പ്രമാണം നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഓൾവേസ് ദേ ആർ അക്കൗണ്ടബിൾ ടു ഗോഡ്. ഇതാണ് നമ്മുടെ കാര്യവിചാരകത്തിന്റെ ബേസിക് ആയ ഒരു പ്രധാന കാര്യം. ദാനിയേലിന്റെ പ്രവചനം 4:17-32:5-21 അങ്ങനെ പറഞ്ഞാൽ പാസ് എഴുതാൻ പറ്റത്തില്ല. ദാനിയേലിന്റെ പുസ്തകം 4:17-32, Daniel 4:17-32, 5:21. ഇവിടെ എല്ലാം നമ്മൾ കാണുന്നുണ്ട്, ഗോഡ് ഹൂ റെയിൻസ് ഓവർ ദ കിങ്ഡംസ് ആൻഡ് ദ പീപ്പിൾ. രാജ്യങ്ങളെ ഭരിക്കുന്നത്, ജനങ്ങളെ ഭരിക്കുന്നത് ആരാ? ദൈവമാണ്. ദൈവത്തിന്റെ പരമാധികാരം ആ ലോകത്തിലല്ല. 24:1 നമുക്ക് വളരെ അറിയാവുന്ന Psalms 24:1 എന്തുവാ വാക്യം? ഭൂമിയും അതിന്റെ പൂർണ്ണതയും, ഭൂതലും അതിലെ നിവാസികളും ആർക്കുള്ളതാ? അങ്ങനെങ്കിൽ ദൈവമാണ് ഈ ഭൂമിയുടെ മുഴുവൻ്റെയും ഓണർ. ഈസ് ദ മാസ്റ്റർ. വി ഓൾ ആർ അപ്പോയിന്റഡ് സ്റ്റിവാർഡ്സ്. ഞാൻ പുതിയത്തിലേക്ക് വരുമ്പോൾ കൂടുതൽ വ്യക്തത വരുന്നത്, പിന്നെ നമ്മുടെ ഇതിലേക്ക് വരുന്നു. ഇന്ന് അവിടെ വരുന്നില്ല. അപ്പോൾ ബൈബിളിൽ മുഴുവൻ നോക്കുമ്പോൾ ദൈവമാണ് ഇതിന്റെ മുഴുവൻ്റെയും ഓണർ. സകല മനുഷ്യരും വേല ചെയ്യണം, കാക്കണം. പക്ഷെ ഒരു കാര്യം, യു ആർ അക്കൗണ്ടബിൾ ടു ദ ഓണർ മാസ്റ്റർ. നമ്മൾ എല്ലാ മനുഷ്യരും ഇപ്പോൾ പൊതുചന്തയിൽ ഇവിടെ നിർത്തുകയാണ്. എല്ലാ മനുഷ്യരും ആരോട് കടപ്പെട്ടിരിക്കുന്നു? ദൈവത്തോട് കടപ്പെട്ടിരിക്കുന്നു. എന്തിലൊക്കെ കടപ്പെട്ടിരിക്കുന്നു ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞു വിടുകയാണ്. അവർ ടൈം, മണി, പൊസഷൻ, ഫാമിലി, ആൻഡ് എവറിത്തിങ് വാട്ട് ഗാഡ് ഹാസ് ഗിവൻ അസ്, വി ആർ ട്രൂലി അക്കൗണ്ടബിൾ ടു ഗോഡ്. നമ്മുടെ സമയം, പണം, നമുക്ക് തന്നിരിക്കുന്ന പദവി, നമ്മുടെ കുടുംബം, നമുക്ക് തന്ന സകല കാര്യങ്ങൾക്കും നമുക്ക് ആരോട് അക്കൗണ്ടബിലിറ്റി ഉണ്ട്? ദൈവത്തോട് അക്കൗണ്ടബിലിറ്റി ഉണ്ട്. ഈ പണം എൻ്റെതാ, ഈ സമയം എൻ്റെയാ, ആരാ എനിക്ക് ഇഷ്ടം പോലെ സമയം ചെലവഴിക്കും, ഈ പണം എൻ്റെതാണ്, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാണ്, ഇല്ലെങ്കിൽ എൻ്റെ കുടുംബം, അല്ലെങ്കിൽ എൻ്റെ പൊസിഷൻ, എൻ്റെ ഡിസിഷൻസ്, എൻ്റെ ചിന്ത, എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഓർക്കുക, ഇതൊന്നും നാടേതല്ല, നമ്മുടേതല്ല. God is the owner of everything. We are accountable to God. ഈ മേഖലയിലെല്ലാം ഒരു ചെറിയ തൊഴിലാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ ദൈവവചനം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഒരു നിമിഷം കണ്ണുകൾ മൂടാം. ഇന്ന് രാത്രി നാം പഠിച്ച ദൈവവചനം കൂടുതൽ ഉത്തരവാദിത്തത്തിലേക്ക് കൊണ്ടുവരാം, നമ്മളെ കൂടുതൽ ഗൗരവമുള്ള അനുഭവത്തിലേക്ക് കൊണ്ടുവരിക. അല്പം ഭയത്തോടെ മാത്രമേ നമുക്ക് ഈ കാര്യം കേൾക്കാൻ പറ്റത്തുള്ളൂ. ക്രിസ്തു സേവനം വെറും ഒരു ഒരു വെറും വെറും ഒരു 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 വിനോദയാത്രയല്ലോ, വെറും ഉത്തരവാദിത്തമില്ലാത്ത അനുഭവമല്ല, വളരെ വളരെ ഉത്തരവാദിത്തമുള്ള ഭൗതിയോടെ താഴ്മയോടെ ഞാൻ അക്കൗണ്ടുള്ള എല്ലാ എനിക്ക് കിട്ടിയ പണം എന്റേതായിരിക്കാം, പക്ഷെങ്കിൽ ഞാൻ ദൈവത്തിന് അക്കൗണ്ടുള്ള എനിക്ക് ടൈം എന്റെ മൈ പൊസിഷൻ മൈ ഫാമിലി ആൻഡ് എവറിഥിങ് വാട്ട് ഗോഡ് ഹാസ് ഗിവൻ മീ ഐ എം അക്കൗണ്ടബിൾ ടു മൈ ഗോഡ്. എല്ലാറ്റും എന്റെ ചിന്താമണ്ഡലം എല്ലാറ്റും ഞാൻ കർത്താവിന് അക്കൗണ്ടബിൾ ആണ്. ഒരു വലിയ ഭയത്തോടെ ഇന്ന് രാത്രി നമുക്ക് ദൈവത്തിലേക്ക് കടന്നു പോകാം. ദൈവമായി കർത്താവിനെ അനുഗ്രഹിക്കട്ടെ.